ഹലോ, ദ്വാദശ സംഘ അദ്വൈത ആശ്രമത്തിന്റെ സംസ്കൃത പാഠശാലയുടെയും സ്ഥാപനം. പവിത്രകീർത്തേ പരിശുദ്ധവൃത്തേ ജഗദ്ഗുരുസ്തം ശ്രീവാസമേധ്യ ബഭൂ ശിവാദേ രജാതിതുല്യം ബുധി സമാസേവ മഹത്വഭൂമ. പരിപാവനമായ യശസ്സോടുകൂടിയവനും പാപശാന്തിയും പുണ്യോത്കർഷം ഉൾക്കൊള്ളുന്ന ധർമ്മോപദേശാവുമാകുന്ന ശ്രീനാരായണ ഗുരുദേവൻ, ഗുരുദേവന്റെ സുപ്രദ്ധവും സർവാനുഗ്രഹവുമായ ആ ദീർഘകാല വാസം നേടിയിട്ട് ധർമ്മപക്ഷപാതികളായ ദേവന്മാരാലും ആരാധനീയമായ മഹത്വത്തിന് വിളലുമായി ഭവിച്ചു ഗുരുദേവൻ. മടോലലാസാസ്യ വിശിഷ്ട ശിക്ഷാവിലാസരംഗ സകലാംഗപൂർണ സജാര്യഹസ്ത സമസ്ത വിദ്യാനാഥാസനാഥ സമാധാനഗീത. ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവന്റെ സനാതനധർമ്മത്തിന്റെ മുഖ്യപ്രമാണവും ഉപദേശസ്വരൂപവുമായ പ്രത്യക്ഷ ശ്രുതിയെ വിചാരവിധേയമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ട വിദ്യയെ യഥാവിധം വിദ്യാർത്ഥികൾ അഭ്യസിക്കുന്നതിന് വേണ്ടിയിട്ട് നാനാശാസ്ത്രങ്ങളിൽ പാണ്ഡിത്യമുള്ള അധ്യാപകരോടുകൂടി എല്ലാ വിദ്യകളുടെ അതിയവ ശാരദാദേവിയുടെ നിത്യ ആരാധനയായി വിളക്കുന്ന ക്ഷേത്രം മുഖ്യമായിട്ടുള്ളതും ഉച്ചനീചത്വ ചിന്തയില്ലാതെ എല്ലാ മനുഷ്യരാലും സഹോദരബുദ്ധിയ പരിപാലിക്കപ്പെടുക എന്നുള്ള സമത്വത്തോടുകൂടിയുമായ ശിവഗിരി അനേകം പാണ്ഡിത്യമുള്ള വിദ്വാൻമാരാൽ പഠിപ്പിക്കപ്പെടുന്ന അധ്യാപന കേന്ദ്രത്തോടും എല്ലാത്തോടും കൂടി വളരെ മനോഹരമായി പ്രശോഭിച്ചു പോന്നു. ഭദ്രം ചതുർഭദ്രജുഷാം മനീഷ്യവതാം കരേതദ്ഭരണം മടസ്യ സമീഷ തൃപ്തോ ഗുരുരാർത്ഥിഭാജം ജനം നിദൃക്ഷു തദപ്രദസ്തയും. മഠത്തിന്റെ കാര്യം നിർദോഷമായി നോക്കത്തക്ക വിധത്തിലും അഭിവൃദ്ധി പ്രാപിക്കത്തക്ക വിധത്തിലും സ്വന്തം ശിഷ്യന്മാരുടെ കയ്യിലെ ഗുരു ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് ശിവഗിരിയിൽ നിന്നും പുറപ്പെട്ടു. ശിഷ്യേഷു കേജത് പുരതോ ഗുരുസ്തോൻ നിവേദയന്നാഗമനം പ്രചന്ത സുണാരുണാംശു പ്രകരായഥാർത്ഥകസ്യ അധ്യാവഹർത്തു ശിശിരോവഹന്തു. എപ്രകാരമാണോ ഇരുട്ടിനെ ഇരുട്ട് നശിപ്പിക്കുന്നതും ശൈത്യത്തെ ഇല്ലാതാക്കുന്നതുമായ സൂര്യന്റെ ഉദയം, അതുപോലെ ശോണാരുണ അംശപ്രകാരം അരുണന്റെ ചുവന്ന രശ്മി സമൂഹങ്ങളും ജനങ്ങളെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ടിരിക്കുന്ന അപ്രകാരം ശ്രീനാരായണ ഗുരു ആ ദേശത്തിലേക്കുള്ള വരവ് അവിടുത്തെ ശിഷ്യന്മാരിൽ എല്ലാവരിലും നേരത്തെ പറഞ്ഞ പോലെ സൂര്യൻ ഇരുട്ടിനെയും ശൈത്യത്തെ അകത്തുന്ന പോലെ ജനങ്ങളിലുള്ള അന്ധവിശ്വാസത്തെ അനാചാരത്തെയും അകറ്റി അരുണോദയ സൂര്യന്റെ പ്രകാശം പോലെ സർവത്ര ജനങ്ങളെ അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിച്ച് പ്രകാശം പരത്തിക്കൊണ്ട് ഗുരു സഞ്ചരിച്ചു. ജനപ്രതിഗ്രാമോപേതമാര്യം സന്ദൃശ്യമോദം പരമം പ്രപദേ പ്രഭേദയും പത്മാകരെ പത്മജയപ്രഫുല്ല പ്രഭാകരം ദേവമിവ പ്രഭാതേ. രാവിലെ താമരപ്പൊയ്യയിൽ വിടരുന്ന താമരപ്പൂക്കളുടെ കൂട്ടം സൂര്യദേവനെ എന്ന പോലെ ജനങ്ങൾ ഓരോ ഗ്രാമത്തിലും എത്തിച്ചേരുന്ന പരമാദരണീയനായ ശ്രീനാരായണ ഗുരുദേവനെ അത്യധികമായ സന്തോഷത്തോടുകൂടി സേവിച്ചു പൂജിച്ചു. തോയാശയാൻ സ്വച്ഛജലാൻ സുരമ്യാൻ മാർഗാൻ സുധീരീകൃതകർദ്ദമാംശവിധായ വിശ്വന തത്പരന്തം സംഭാജിയന്തീ ശരദാജഗാമ. ഋതുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഋതുവാണ് ശരത്കാലം. ജലാശയങ്ങളെ നിർമ്മല ജലങ്ങളോടുകൂടിയതാക്കി തീർക്കുകയും മാർഗങ്ങളെ ചെളി ഒട്ടുമില്ലാത്ത മനോഹരമാക്കി തീർക്കുകയും ചെയ്തിട്ട് ലോകക്ഷേമപരായണനായി സഞ്ചരിക്കുന്ന ശ്രീനാരായണ ഗുരുവിനെ ആരാധിക്കുന്നവളായിട്ട് വന്നു ചേർന്നു ശരത്കാലം. ശാന്താ ശരത്കാല സമീരണ സപ്രഫുല്ലാനന സുമഗന്ധവാഗ ഗുരു സശിഷ്യം സദം നിഷേവേ പ്രദർശനൈജം സദാഗതിത്വം. വിളർന്നു തുടങ്ങിയ നാനാ വർഗത്തിൽപ്പെട്ട പുഷ്പങ്ങളും ഗന്ധങ്ങളും ഉൾക്കൊള്ളുന്നതും ശരത്കാലത്ത് സാധാരണമായ ആ കാറ്റ് സഹജമായ തന്റെ സദാഗതി എന്ന നിലപഴലിനെ പ്രകടമാക്കിക്കൊണ്ട് ശിഷ്യന്മാരുടെ പരിവാരങ്ങളുമൊത്ത് സഞ്ചരിക്കുന്ന ഗുരുവിനെ സർവദാ സേവിച്ചു. സാലേരസാലേ പുരസൈച്ച നാളേ കേരേർവടാതേ രമണീയ പാർശ്വ സർവാപദവ്യ സമവാദവാത്തം മുനീശ്വരം സന്തതമാരരക്ഷ. തേന്മാവുകളും മനപ്ലാവുകളും നാളികേരങ്ങളും തെങ്ങുകളും പേരാൽ തുടങ്ങിയ മറ്റു വൃക്ഷങ്ങളും മനോഹരങ്ങളായി പ്രശോഭിച്ച ഇരുവശങ്ങളോടും കൂടിയ ഗുരു സഞ്ചരിച്ചതിനാൽ ഉപയോഗിച്ച എല്ലാ മാർഗങ്ങളും ആത്മജ്ഞാനിയായ അഗ്രേസരനായ ശ്രീനാരായണ ഗുരുവിനെ വെയിലിൽ നിന്നും ഒരുപോലെ രക്ഷിച്ചു. സുധാമയീപ്യശലരശ്മിജാലേ നിശാസ്തമേലേ ശലവേന ശൂന്യാം തരാധിപോലോപഹിതാവകസ്യ ഗുരോ സുഗാർത്തീകൃതവാനഭിജ്ഞ. മഹത്വത്തോടുകൂടിയും മഹത്വമില്ലാത്തതും കർത്തവ്യത്തോടുകൂടിയും കർത്തവ്യമില്ലാത്തതുമായ സൂക്ഷ്മതയോട് ഗ്രഹിച്ചവനുമായ നക്ഷത്രന്മാരുടെ താരാധിപൻ, നക്ഷത്രന്മാരുടെ ഈശ്വരൻ എന്ന പ്രസിദ്ധനായ ചന്ദ്രൻ ലോകക്ഷേമകരങ്ങളായ പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളുന്ന ശ്രീനാരായണ ഗുരുവിനെ സുഖം വരട്ടെയെന്ന് അഭിലഷിക്കുവാനായിട്ട് അമൃതമയവങ്ങളും സുന്ദരങ്ങളുമായ രശ്മി സമൂഹം കൊണ്ട് ഗുരുവിന്റെ സഞ്ചാലകാലത്തെ രാത്രിയെ അല്പം പോലും ഇരുട്ടില്ലാത്തവനാക്കി തീർത്തു. താലാസ്തമാലാവൃതപാർശ്വഭാഗാക്ഷത്രാണി പത്രൈവിധതൈർവിധായ ഉപാചരൻ ആത്മവിതാംബരേണ്യം ഗുരും വിദിത്വാ ജഗദാം ശരണം. പച്ചില മരങ്ങളാൽ മറയ്ക്കപ്പെട്ട ആത്മജ്ഞാനികളിൽ വെച്ച് മുഖ്യനും ആത്മവിദ്യ ഉപദേഷ്ടുമായ ശ്രീനാരായണ ഗുരുവിനെ പച്ചില മരങ്ങളാൽ മറയ്ക്കപ്പെട്ട പാർശ്വഭാഗങ്ങളോടുകൂടിയ കരിമ്പനകൾ സാക്ഷാൽ ലോകരക്ഷകനെന്ന തത്വം ഗ്രഹിച്ചിട്ട് വിടർന്ന ഇലകൾ കൊണ്ട് കുടകൾ ഉണ്ടാക്കി പിടിച്ച് സേവാകർമ്മം നിർവഹിച്ചു. പ്രകൃതി പോലും നാരായണ ഗുരുദേവനെ സേവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. കാശാസപുഷ്പൈരുപജാമരൈ ഉപജാമരാഭേഹി ഋക്ഷുപ്രജയസാഗമനുത്തമന്ദം ജഗന്നേന്താരമപേക്ഷ്യമന്ദം വാദാനുയതോ വ്യാദാനുയാദാവ്യധതോ സമർച്ചം. ഇളങ്കാറ്റിനാൽ പിന്തുടക്കപ്പെട്ടവരായിട്ട് കരിമ്പിൻ കൂട്ടങ്ങളോടുകൂടിയ വലിയ വെഞ്ചാമരങ്ങൾ പോലെ ശോഭിക്കുന്ന സ്വന്തം പൂക്കുലകൾ കൊണ്ട് ഉത്തമന്മാരിൽ ഉത്തമനായ ശ്രീനാരായണ ഗുരുദേവന് ജഗദീശ്വരനാണെന്ന് സത്യം ഗ്രഹിച്ച് അവയെല്ലാം വേണ്ടവണ്ണം പൂജിക്കുകയുണ്ടായി. നദ്യോ മനോജ്ഞേ പുളിനേരുപയതേ സ്വച്ഛേ സുഹൃദേ ജലപ്രവാഹൈ തസ്മേ ദദത്തേ സുഭവാഗം വിരേചിരേ വിശ്വജനാഭിവന്ദ്യം. മനോഹരങ്ങളായ മടൽത്തിട്ടകളോടുകൂടിയ നദികളും അത്യന്തം നിർമ്മലവും മനോഹരവുമായ ജലപ്രവാഹങ്ങൾ കൊണ്ട് ആ ശ്രീനാരായണ ഗുരുവിന് സുഖകരമായ മുങ്ങിക്കുള്ളി നൽകിയിട്ട് എല്ലാവരാലും അഭിനന്ദിക്കപ്പെടത്തക്കവണ്ണം പാവനങ്ങളായി ശോഭിച്ചു. ആർത്തം ജനം പ്രേതപിശാചഭൂതാരോഗാദിവീർഘാശരണം പ്രപന്നം ആശ്വാസയം ദിട്ടു സസഞ്ചാര വാചാകടാക്ഷേന ച കേവലേന. പ്രേതബാധ, പിശാചബാധ, ഭൂതബാധ, രോഗബാധ, ശത്രുബാധ, ഈ വിധം ഇങ്ങനെയുള്ള എല്ലാ ബാധയിൽ നിന്നും ദുഃഖം അനുഭവിക്കുന്നവരും ശരണം ഭ്രവണം ശരണം പ്രാപിച്ചവരും അങ്ങ് തന്നെ ഞങ്ങളുടെ രക്ഷിതാവ്, അങ്ങ് തന്നെ ഞങ്ങളെ രക്ഷിച്ചാലും എന്ന പ്രാർത്ഥനയോട് വന്നു ചേർന്നതായ ജനങ്ങളെ കൺകോണുകൊണ്ടുള്ള നോട്ടം കൊണ്ടും വാക്കുകൊണ്ടും മാത്രം ദുഃഖം നീക്കി ആശ്വസിപ്പിക്കുന്നവനായിട്ട് അനേകം ദിക്കുകളിൽ ശ്രീനാരായണ ഗുരുദേവൻ സഞ്ചരിച്ചു. അജ്ഞാനജന്യേർ വിവിധൈരനർത്ഥൈ പ്രദാപ്രദായകൈരാചരിതൈ സഖിന്നാൻ ധർമ്മോപദേശേന വിശിഷ്ടവൃത്തിൻ കുറുവൻ ധരിത്രാം സുഖതോ വ്യവാസ. തെറ്റായ അറിവുകൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഉണ്ടാകുന്നവയും നാനാതരത്തിലുള്ളതും പാപം വഴി ദുഃഖപരമ്പരയെ പ്രദാനം ചെയ്യുന്നതുമായ മാനസികവും വാചികവും കായികവുമായ കർമ്മങ്ങൾ കൊണ്ട് ദുഃഖിക്കുന്ന ജനങ്ങളെ എന്ത് ചെയ്ത് ധർമ്മോപദേശം വഴി ധാർമ്മിക പ്രവർത്തനങ്ങളിൽ നിന്ന് നിമഗ്നരാക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ശ്രീനാരായണ ഗുരു ഭൂമിയിൽ നിലയുറപ്പിച്ച ഗൗതബുദ്ധനായി പ്രശോഭിച്ചു. വിദത്തദേശം പ്രതിസാധു മുഖ്യം സമാജമാഹ്ലാദകരേരുവായെ കർത്തും ജനം ദേശനയാ പ്രബുദ്ധ ശിഷ്യ പ്രവരാൻ നിയുക്തേ. അല്ലേ ശിഷ്യന്മാരെ, ജനങ്ങളെ ഉപദേശം കൊണ്ട് ധർമ്മോപദേശം കൊണ്ട് പ്രബോധവാന്മാരാക്കി ചെയ്യുന്നതിന് വേണ്ടി ദേശം തോറും സജ്ജനങ്ങളെ പ്രമുഖന്മാരാക്കിയിട്ടുള്ള കൂട്ടങ്ങളെ ജനങ്ങൾക്ക് പൊതുവിൽ സന്തോഷമുണ്ടാക്കുന്ന മാർഗങ്ങളിലൂടെ രൂപവൽക്കരിച്ചാലും ഉണ്ടാക്കിയാലും എന്ന നിർദ്ദേശത്തോടുകൂടി ശിഷ്യപ്രമുഖന്മാരെ ഗുരുദേവൻ നിയോഗിച്ചു. സമ്മാനനായാസ്യുകൽപിതാസുസഭാസുവിജ്ഞീരതത്ര വിഖ്യാതവാസ്തത്വമഹോ ഗിവീരം സശങ്കരാചാര്യ സ്തുതോ. ആ ശ്രീനാരായണ ഗുരു സഞ്ചാരകാലത്ത് തങ്ങളുടെ നാട്ടിൽ എത്തിച്ചേർന്ന ഈ മഹാത്മാവിന്റെ ബഹുമാനത്തിനായി അഭിജ്ഞന്മാരായ സജ്ജനങ്ങളാൽ അവിടെ അവിടെ രൂപീകരിച്ച ഉണ്ടാക്കപ്പെട്ട പണ്ഡിത സദസ്സുകളിൽ സാമാന്യ ബുദ്ധികൾക്കല്ലെങ്കിൽ ലൗകിക ബുദ്ധികൾക്ക് ഗ്രഹിക്കുവാൻ സാധ്യമാകത്തക്കവണ്ണം നിലനിൽക്കുന്ന ആഴമേറിയ സത്യത്തെ ആർക്കും ഗ്രഹിക്കത്തക്കവണ്ണം വിശദീകരിക്കുന്നവനായിട്ട് ശങ്കരാചാര്യരെ തന്നെ എന്നിങ്ങനെ ജനങ്ങളെ സ്തുതിക്കപ്പെട്ടവനായി തീർന്നു. ശ്രീനാരായണ ഗുരുദേവൻ ശങ്കരാചാര്യ തന്നെ എന്ന സ്തുതിക്ക് പാത്രമായി തീർന്നു എന്നർത്ഥം. അതൊരു വലിയ ആശ്ചര്യകരമായ ഒരു വസ്തുത തന്നെയാണ്. അനുത്തമൈരീദൃശവൃദ്ധജാലേ സർവാൻ സമാശാസ്യ മാമുനി മഹാമുനീന്ദ്ര ദേശാനതിക്രമ്യ സചൂർണികായം പ്രാവത്തടം പ്രാക്തന ഭാവനുന്ന. അങ്ങനെയുള്ള ഉത്തമന്മാരിൽ വെച്ച് ഉത്തമനായ ശ്രീനാരായണ ഗുരു ജന്മസംസ്കാരം കൊണ്ട് പ്രേരിതനായിട്ട് അത്യുത്തമങ്ങളും അത്യസാധാരണങ്ങളും ഏതാദൃശങ്ങളുമായ അനേകം പ്രവർത്തനങ്ങളെക്കൊണ്ട് എല്ലാവരെയും സമാശിസിപ്പിച്ചുകൊണ്ടും ഓരോ ദേശങ്ങൾ കടന്നുകൊണ്ടും ചൂർണിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ആലുവാപ്പുഴയുടെ അല്ലെങ്കിൽ പെരിയാറിന്റെ കരയിലെത്തിച്ചേർന്നു. സരസമാശ്ലേഷ വിശുദ്ധഭാവ സമസ്ത കല്യാണ നിധിർമനോജ്ഞാം ജഹാരചിത്തം യമിനോവിദസ്യ സരിഷാസതി നദി പൂർണ്ണതയാ പ്രസിദ്ധാം. ശരത്കാലത്ത് സമാശ്ലേഷം കൊണ്ട് നിർമ്മലതയുടെ വിലാസരംഗമായി തീർന്നതും മനോഹരിണിയും എല്ലാ നന്മകൾക്ക് ഇരിപ്പിടവും പൂർണ്ണയെന്ന അന്വർത്ഥ നാമം കൊണ്ട് പ്രസിദ്ധിയുമായ ഈ പെരിയാറ് ജിതേന്ദ്രന് മന്ത്രന്മുഖനായിരുന്നിട്ടും ആ ശ്രീനാരായണ ഗുരുവിന്റെ മനസ്സിനെ ആകർഷിച്ചു. ശ്രീപാദമൂലാഭിതയാ പ്രസിദ്ധം ശ്രീശങ്കരാചാര്യവരസ്യഭൂതം സജന്മദേശം സകലം ച വൃത്തം ശ്രുത്വാ ഗുരുർമൗനഘനോപഭൂവം. ആ ശ്രീനാരായണ ഗുരുദേവൻ സുപ്രധന്മാരായ ആചാര്യന്മാരിൽ അഗ്രേസരനായ ശ്രീശങ്കരന്റെ ശ്രീപാദമൂലാഭിതയ പ്രസിദ്ധം, ശ്രീപാദമൂലം അല്ലെങ്കിൽ കാലടി എന്ന പേരിൽ ലോകത്തെങ്ങും പൊഴിപ്പെട്ടതും പാവനവുമായ ജന്മദേശത്തെയും എല്ലാ വീതി ജീവിതകഥകളെയും സ്മരിച്ചിട്ട് നിശബ്ദനായി പെരിയാറിന്റെ തീരത്ത് ഇരുന്നു. മാഗന്ധവൃത്താവൃതരമ്യ ഭാഗേ കൂലേ തദീയേ കലു ദക്ഷിണേസ സ്നാതോ ഗുരു ശിഷ്യ സമാരവൃതോദം തസ്തോ ചിരം ധ്യാന നിമഗ്നചിത്ത. ആലുവ പുഴയുടെ കരയിൽ ചെന്നു കയറുന്നതിന് ശേഷം ശരത്കാലത്തെ തണുത്ത കാറ്റിന്റെ സമാശ്ലേഷം കൊണ്ട് നൈർമല്യനിധിയായും മനോഹരിണിയായും പ്രശോഭിക്കുന്ന ആ നദി കുള്ളി കഴിച്ചിട്ട് ശിഷ്യന്മാരോട് ചുറ്റപ്പെട്ട ആ ഗുരു ശ്രീനാരായണ ഗുരുദേവൻ തേന്മാവിൻ കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞവയും മനോഹരങ്ങളുമായ ഇടങ്ങളോടുകൂടിയവയുമായ ആ ആലുവ പുഴയുടെ തെക്കേക്കരയിൽ ധ്യാനത്തിൽ മുഴുകി മനസ്സോടുകൂടിയവനായി വളരെ നേരം നിശ്ചലനായി ഇരിക്കുകയുണ്ടായി. ജനേശഭക്തേ ഭക്ത്യാദരമർപ്പിതം തത് ഭിക്ഷാനമശ്നം സഹിത സമസ്തയും തത്രൈവ വാസായ മതിഞ്ചകാര ഗുരുപ്രകൃഷ്ടാ സകലശ്ചലോകാഹം. ജനങ്ങളാൽ ശ്രീനാരായണ ഗുരു ശിഷ്യസമേതനായി ആലുവാപ്പുഴയുടെ തെക്കേക്കരയിലുള്ള ഒരു മാന്തോപ്പിൽ വിശ്രമിക്കുന്നു എന്ന കഥ കേട്ട് വന്ന ജനങ്ങൾ ഭക്തിയോടും ആദരവോടും കൂടി സമർപ്പിക്കപ്പെട്ട ഭിക്ഷാനത്തെ എല്ലാവരുമൊത്ത് ഭക്ഷിച്ചുകൊണ്ട് ആ മാന്തോപ്പിൽ തന്നെ വസിക്കുവാൻ തീരുമാനിച്ചു. ഗുരുദേവൻ ശിഷ്യന്മാരുമൊത്ത് ആലുവാപ്പുഴയുടെ തെക്കേക്കരയിലുള്ള മാന്തോപ്പിൽ സ്ഥിരമായി വസിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന വാർത്ത അറിഞ്ഞ എല്ലാവരും സന്തുഷ്ടരായി ഭവിച്ചു. ആലുവാപ്പുഴയുടെ തീരത്തുള്ള ഭക്തജനങ്ങളെല്ലാവരും സന്തുഷ്ടരായി. ശിവഗിരിയിൽ വസിക്കുന്ന ഗുരു നമ്മുടെ അരികിലെത്തിയല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് തഥസൗന്ദര്യനികേതഭൂതാംഭൂതാംതിദാവിന്നഗതിംഗഭീരം താം ചൂർണിയാം വർണ്ണയിതും പ്രവൃത്ത ശ്രീശങ്കരാചാര്യ കഥാം ഉവാച. അങ്ങനെ വാസം ശേഷം ശ്രീനാരായണ ഗുരുദേവൻ രമണിരിയക്ക് ഇരിപ്പിടമായി വിലസുന്ന ആലുവയിൽ വെച്ച് രണ്ടായി പിഴിഞ്ഞ് രണ്ടായിട്ട് തിരിഞ്ഞുകൊണ്ടൊഴുകുന്ന ആഴമേറിയ ജലപ്പരപ്പോടുകൂടിയതും അതിൽ കുളിക്കുന്നവർക്ക് പാവശാന്തിയും പുണ്യവും പ്രദാനം ചെയ്യുന്ന ചൂർണിയാം വർണ്ണയിതും പ്രവൃത്ത ആലുവാപ്പുഴയുടെ സവിശേഷത്തെ വർണ്ണിക്കുന്നവനായിട്ട് ശ്രീ ശങ്കരാചാര്യന്റെ ജീവിതകഥയെ വിവരിക്കുകയുണ്ടായി. ആദിശങ്കരന്റെ ജീവിതകഥയെക്കുറിച്ച് തന്റെ അടുത്ത് കൂടിയിരിക്കുന്ന ജനങ്ങൾക്കും ശിഷ്യന്മാർക്കുമായിട്ട് ഗുരു പറഞ്ഞു കൊടുത്തു. തദീയ വാർത്തകഥനായ ശാന്തേ ഗുരു സമാരബദ്ധവധി പ്രസന്നം മുഖം തുതസ്യ ഗ്ലവിതം ക്ഷണേന ബാഷ്പേ പ്രവൃത്ത കലുഷച്ചഗണ്ഠ. വിജ്ഞാന വായ്പ കൊണ്ടും യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ സമാധി തുടങ്ങിയിരിക്കുന്ന യോഗ അനുഷ്ഠാനം കൊണ്ടും മുക്തി നേടിയ ശാന്തിയുടെ വിലാസരംഗമായി തീർന്ന ആ ഗുരു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ ശങ്കരാചാര്യന്റെ കഥ പറയുമ്പോൾ തുടങ്ങിയപ്പോൾ ഗുരുവിന്റെ പ്രസാദസുഭകമായ മുഖമാകട്ടെ ഞൊടിയിണയിൽ വാടിത്തളർന്നതായി തീർന്നു. ഗുരുദേവന്റെ കണ്ഠവും കണ്ണുനീരിന്റെ വ്യാപാരവും കൊണ്ട് ഇടറിയതായി തീർന്നു. കണ്ഠം എന്ത് ചെയ്തു? വളരെ വിറച്ചു. പിന്നെ ശങ്കരാചാര്യരുടെ കഥ ഗുരു പറയുകയാണ്. അഭൂതപൂർവം പ്രകൃതിയും ഗുരുസ്താം സമീക്ഷ സർവേ വിദിതാഭിഭൂം ധൃതം സവിക്ഷോഭമിമം നിയമ്യ ഭോ ശ്രൂയതാം ഇത്യവദത് സദസ്യാൻ. എല്ലാവരും എല്ലാ ശിഷ്യന്മാരുടെ ശ്രോതാക്കൾ ഉൾപ്പെടെ അവിടെ സന്നിഹിതരായിരുന്ന മുഴുവരും ഗുരുവിന്റെ മുൻപൊരിക്കലും ഉണ്ടാകാത്ത ആ ഭാവവേദം കണ്ടിട്ട് എന്താ വിധിതാ വിഭവ ദുഃഖിതരായി തീർന്നു. എല്ലാവരുടെയും മുഖത്തൊരു ദുഃഖം വന്ന് എന്താ ഗുരു ഇങ്ങനെ. ശങ്കരാചാര്യസ്വാമികളുടെ കഥ പറഞ്ഞപ്പോൾ ഗുരുദേവൻ തന്നെ അനുകമ്പ ദശകത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ. സരളമായ അദ്വൈത ഭാഷത്തെ രചിച്ച് ലോകം മുഴുവൻ അനുകമ്പയോടുകൂടി ശങ്കരാചാര്യ പകർത്തിത്തന്ന മാർഗത്തെ വളരെ സ്പഷ്ടമായി പറയുകയുണ്ടായി. ഗുരുവിന്റെ മുൻപൊരിക്കലും കാണാത്ത ആ ഭാവവേദം കണ്ടിട്ട് ദുഃഖിതരായി തീർന്നു. ആ ശ്രീനാരായണ ഗുരു ആകട്ടെ മനസ്സിനും മറ്റ് അവയവങ്ങൾക്കും സംഭവിച്ച ചലനഭേദത്തെ അതിവേഗം നിയന്ത്രിച്ചിട്ട് നിങ്ങൾ കേട്ടുകൊള്ളുവിൻ എന്നിങ്ങനെ സദസ്യരോട് മന്ദസ്വരത്തിൽ പറഞ്ഞു. ശ്രീശങ്കരോഹി അഷ്ടവയാവിഹായ സോമാതരം ഹ വിധവാം വിദേശം ഗതസ്വജന്മാർപ്പിതകൃത്യജാതം നിർവോടു കാമോ ജഗദാംഹിതായ. എട്ടു വയസ്സുള്ള ശ്രീശങ്കരൻ ലോകയോഗക്ഷേമത്തിനായി അവശ്യം ചെയ്തു തീർക്കേണ്ടെന്ന നിലയിൽ തന്റെ ജനനത്തിന്റെ നിക്ഷിപ്തങ്ങളായിരിക്കുന്ന കർമ്മങ്ങളെ നിർവഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വിധവയും ഏകാഗ്നിയും ദുഃഖിതയുമായ അമ്മയെ ഉപേക്ഷിച്ചിട്ട് തപസ്സനും മറ്റുമൊക്കെയായിട്ട് വിദേശത്തേക്ക് പോയി എന്ന് പറഞ്ഞ എവിടെയാ ഹിമാലയ സാനുക്കളിലേക്ക് പോയ കഥ ഗുരു പറഞ്ഞു. സ്നാനായ മാത്ര സഹബാലയേക്ഷ നദിമ്രവിഷ്ടോ വിഹരൻ കദാചിത് കാലേന നക്രാകൃതിനാഗൃഹീതോ യതി വൃതാഖ്യവാനയ പ്രാണയ വിമുക്ത. യേശബാല എട്ടു വയസ്സുള്ള ശ്രീ ശങ്കരാചാര്യ എന്ന ബാലൻ ഒരിക്കൽ അമ്മയോടുകൂടി ആലുവാപ്പുഴയിലിറങ്ങി കുളിയും കളിയും നടത്തുന്നവനായിട്ട് മുതലയുടെ ആകൃതിയെ ധരിച്ച മൃത്യുദേവനാൽ ഗ്രസിക്കപ്പെടുകയും ഞാൻ സന്യാസം സ്വീകരിച്ചിരിക്കുന്ന എന്ന പ്രഖ്യാപനം കൊണ്ട് വിമുക്തനാകുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അമ്മയ്ക്ക് അമ്മയോട് വിധവയും ദുഃഖിതയും ഏകാഗ്രിയമായ അമ്മയോട് സമ്മതം ചോദിക്കുവാൻ നേരിട്ട് സാധിക്കാത്തവന്ന ശങ്കരാചാര്യർ അമ്മയുടെ ദുഃഖത്തെ താങ്ങാനാവാത്ത വിധമാകുമെന്നുള്ളത് കൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ കാൽ മൃത്യുദേവനെ ധ്യാനിച്ചുകൊണ്ട് പറഞ്ഞ അന്ന് മുതലയായി ആലുവപ്പുഴയിൽ വരികയും ഞാൻ ആ മുതലയുടെ വായിൽ പെടുമ്പോൾ അമ്മയോട് സന്യസിക്കാം സന്യാസത്തിന് വിടാങ്കിൽ ഈ മുതലയെ എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം സന്യാസത്തിലേക്ക് തിരിച്ചുകൊള്ളാം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ സംഭവിച്ചു. മാതപ്രയാച്ഛാനുമതിം പ്രസീദം പ്രത്യാഗത സാമൃതി മാത്രദസ്തേ തതോനീയ ഏവമഹോജനിത്രീം സദന്മദാ തീരമഹാത്പരിവ്രാട്. ഇങ്ങനെ ഏറ്റവും ശങ്കരാചാര്യരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അമ്മയെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം യഥാവിധി സർവസംഗ പരിത്യാഗപൂർവമായ സന്യാസം സ്വീകരിച്ചിട്ട് അല്ലയോ അമ്മയെ അവിടുന്ന് പ്രസാദിച്ചാലും അമ്മയുടെ അച്ഛന്റെ അനുഗ്രഹത്തോടുകൂടിയുള്ള സന്യാസമാണ് മോക്ഷപര്യവസായിയായി തീരുക. എല്ലാത്തിനെയും സർവസംഗ പരിത്യാഗത്വം. സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക പരലോകങ്ങളിലുള്ള എല്ലാത്തിനെയും ത്യജിക്കുക. സാധാരണ രീതി വിത്തേഷണ പുത്രേഷണ ലോകേഷണ മൂന്നേഷണത്രയമാണ് സന്യാസം. വിത്തേഷണ ധനത്തിലുള്ള ആഗ്രഹം സന്യാസി ത്യജിച്ചിരിക്കണം, അതൊരിക്കലും പാടില്ല. പുത്രേഷണ കഴിഞ്ഞു കഴിഞ്ഞാൽ പുത്രേഷണ വിവാഹാദി ജീവിതത്തെക്കുറിച്ച് സന്യാസത്തിലിരിക്കുന്ന ആള് സങ്കല്പിക്കാനേ പാടില്ല, അതിനെയും ത്യജിക്കണം. ലോകേഷണം ഇത് രണ്ടും ത്യജിച്ചാൽ മാത്രം പോരാ, പിന്നെന്താ ആളുകൾ വന്ന് നമസ്കരിക്കുമ്പം ഞാൻ എന്തോ ആയെന്ന് വിചാരിക്കാൻ പാടില്ല, താഴെ തന്നെ നിൽക്കണം. എന്താ കാര്യം, ചിലപ്പം നമ്മൾ നിലത്ത് വീണെന്നും വരാം. അതുകൊണ്ട് തന്നെ ലോകേഷണം, ലോകത്തുള്ള ആളുകൾ വളരെ സ്തുതിപൂർവമായ കാര്യങ്ങൾ പറഞ്ഞാലും മനസ്സിനിളക്കം വരരുത്. കാര്യം എന്താ, അതും ശരീരാഭിമാനമാണ്. മൂന്ന് തരത്തിലുള്ള ഇതിനെയും ത്യജിച്ചിട്ട് ലോക അവിടെ നിന്ന് അമ്മയുടെ അനുമതിയോടുകൂടി അവിടെ നിന്ന് ആര് തിരിച്ചു, ശങ്കരാചാര്യസ്വാമികൾ യാത്ര തിരിച്ചു. സന്യാസിയായി തീർന്ന ശ്രീശങ്കരൻ ഇപ്രകാരം അമ്മയെ പറഞ്ഞ് സന്തോഷിപ്പിച്ചിട്ട് ഉത്തരഭാരതത്തിൽ കൂടി ഒഴുകുന്ന നർമ്മദാ നദിയുടെ തീരം ലക്ഷ്യമാക്കി സഞ്ചരിച്ചു. അവിടെ എത്തിച്ചേർന്ന ആ ശങ്കരാചാര്യർക്ക് ഒരു ആശ്ചര്യകരമായ ഒരു സംഭവമാണ്. എന്ത്, ഏകാഗിനിയും വിധവയുമായ അമ്മയുടെ അനുവാദം നേടി സന്യാസിയായി തീർന്ന 8 വയസ്സുള്ള ഒരു കുട്ടി കേരളത്തിൽ നിന്നും പുറപ്പെട്ട് ബഹുദൂരം സഞ്ചരിച്ച് നർമ്മദാതീരത്തിൽ എത്തിയെന്നുള്ള കാര്യം ഒരു അത്ഭുതകരമായ കാര്യം തന്നെയാണ്. ശങ്കരാചാര്യസ്വാമി ഒരു വീട്ടിലെ ഈ പ്രായത്തിൽ തന്നെ ഭിക്ഷയ്ക്ക് പോയി. എവിടെ ചെന്നാലും ഭിക്ഷ കൊടുക്കണമെന്നാണ്. അപ്പം അന്ന് പൊതുവെ ദാരിദ്ര്യമുള്ള കാലമാണ്. ഭിക്ഷയ്ക്കായിട്ട് ശങ്കരാചാര്യസ്വാമി ചെന്നപ്പം ഒന്നുമില്ല ഇവിടെ കൊടുക്കാനായിട്ട്. ആ അമ്മ വീട്ടിലെല്ലാം ആകെ പരിധി നോക്കി, ഒരു സാധനം പോലും കൊടുക്കാനില്ല. ഭിക്ഷയ്ക്ക് ആളുകൾ വന്നാൽ കൊടുക്കുകയും വേണം. അവസാനം ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ടായിരുന്നു, അതെടുത്തുകൊണ്ട് കൊണ്ടുപോയി കൊടുത്തു. ശങ്കരാചാര്യസ്വാമികൾ അത് വാങ്ങിച്ച് സന്തോഷം കഴിച്ചിട്ട് മുറ്റത്ത് ഇരിക്കുന്ന നെല്ലിയുടെ ചവിട്ടിപ്പോയി എന്താ ദേവിയെ സ്തുതിച്ചു. ദേവിയെ വളരെ ഭക്തിപൂർവ്വം സ്തുതിച്ച് അതിലുള്ള നെല്ലിക്ക മുഴുവൻ സ്വർണമായിട്ട് പൊഴിയിപ്പിച്ചു എന്നുള്ളതാണ് കനകധാരാസ്തവം. കനകധാരാസ്തവം എന്നുള്ള സ്തോത്രകൃതി അങ്ങനെയാണ് ശങ്കരാചാര്യർ എഴുതിയിരിക്കുന്നത്, ചൊല്ലിയതാണ്. അപ്പൊ എന്തായാലും അത്രയും നല്ല ദയാമൂർത്തിയാണ് ശങ്കരാചാര്യർ. തന്റെ മതത്തെ സ്ഥാപിക്കുന്നതിനും മറ്റുള്ളതിനെ നിരാകരിക്കുന്നതിനും പ്രയത്നിക്കുമ്പോഴും തന്റെ ശിഷ്യന്മാരോടും സ്വസമൂഹത്തോടുമുള്ള പ്രതിപത്തി എത്രത്തോളം നിറവേറ്റിയെന്നുള്ള കാര്യം വളരെ സ്പഷ്ടമായിട്ട് ശങ്കരാചാര്യ ദിഗ്വിജയത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. തത്രാസമേ വിശ്വനദും മഹാന്തം ഗോവിന്ദ യോഗീന്ദ്രമുപേത്യ ബാല സച്ഛിക്ഷിതാം പ്രാവത ഭൂവി വിദ്യ സ്വതേജസാ വിഘ്നശതം വിനീതം. വേണ്ടവിധം വിദ്യാഭ്യാസം ചെയ്ത് സംസ്കാരമാർജിച്ചിരുന്ന ബാലനായ ശ്രീ ശങ്കരൻ ആ നർമ്മദാ നദിയുടെ തീരത്ത് ഒരാശ്രമത്തിൽ വസിച്ചുകൊണ്ടിരുന്നു. മഹാനും എല്ലാവരാലും പ്രശംസിക്കപ്പെട്ടവനുമായ ഗോവിന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യോഗിശ്രേഷ്ഠനായ ഗോവിന്ദാചാര്യരെ സമീപിച്ചിട്ട് തന്റെ സകലമായ പ്രഭാവം കൊണ്ട് വിഘ്നങ്ങളെ മുഴുവൻ നശിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനായി തീർന്നു. അതൊരു വലിയ ആശ്ചര്യകരമായ സംഭവമാണ്. ഇതാര് പറയുന്ന ശ്രീനാരായണ ഗുരുദേവൻ ആലുവാപ്പുഴയെ നോക്കിക്കൊണ്ട് തന്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. കസ്തം കുതപ്രാപ്തയിതി പ്രഭാവി പൃഷ്ഠം ഗുരും പ്രത്യവദസബുദ്ധ സാസുക്തിരദ്വൈതരഹസ്യ ബിന്ദു ബദ്ധാദശശ്ലോക്യപ്യദാ പ്രസിദ്ധ. ദശശ്ലോകി എന്നും പറഞ്ഞൊരു കീർത്തനം ശങ്കരാചാര്യ എഴുതിയിട്ടുണ്ട്. എന്താ, ത്വം കഹ നീ ആരാണ്, ത്വം കുതപ്രാപ്ത നീ എവിടെ നിന്നാണ് വന്നു ചേർന്നിരിക്കുന്നത്, ഇതി പ്രിഷ എന്നിങ്ങനെ ഗോവിന്ദാചാര്യനാൽ ചോദിക്കപ്പെട്ടവനും പ്രഭാവീ ബുദ്ധ സബാല സകലമായ പ്രഭാവത്തോടും വിദ്യാഭ്യാസത്തോടും കൂടി നേടിയ പ്രബുദ്ധിയോടുകൂടിയ ശങ്കരബാലൻ ആ ഗോവിന്ദ ഗുരുവിന്റെ ചോദ്യത്തിന് വേണ്ടവണ്ണം മറുപടി പറഞ്ഞു. ശ്രീശങ്കരന്റെ പ്രത്യുക്തി അർത്ഥപൂർണവും ശബ്ദ സൗന്ദര്യവും കൊണ്ട് മനോഹരമായിരുന്നു ആ പ്രതിവചനം. അദ്വൈത രഹസ്യത്തിലെ അദ്വൈത സിദ്ധാന്തങ്ങളുടെ സാരസംഗ്രഹമായി ആയിരുന്നു അത്. ദശശ്ലോകി എന്ന പേരോടുകൂടി പ്രസിദ്ധമായി ഇന്നും അത് നിൽക്കുന്നു. ഏതാണ് അന്ന് ഗോവിന്ദാചാര്യ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകിയത്. ശ്ലോകം ഒന്ന് രണ്ടെണ്ണം ചൊല്ലാം, എല്ലാമൊന്നും ചൊല്ലാൻ പറ്റില്ല, സമയം വളരെ തുച്ഛമാണ് നമുക്ക്. ന ഭൂമീർ ന തോയം ന തേജോ ന വായു അർത്ഥം നേന്ദ്രിയം വാന തേഷാം സമൂഹ അനേകാന്തികത്വാ സുഷുപ്തേക സിദ്ധ തദേകാവശിഷ്ട ശിവകേവലോകം നവർണ്ണാനവർണ്ണാശ്രമാചാരധർമ്മ നമേ ധാരണ ധ്യാനയോഗാദയോപി അനാത്മാശ്രയാഹം മമധ്യാസഹാന തദേകോ വിശിഷ്ട ശിവകേവലോകം നമാതാ പിതാവാ ന ദേവാ ന ലോക ന വേദാ ന യജ്ഞാ ന തീർത്ഥം ബ്രുവന്തി സുഷുപ്തോ നിരസ്താദി ശൂന്യാത്മകത്വാ തദേകോ വശിഷ്ട ശിവകേവലോകം ന സാംഖ്യം ന ചേശൈവം ന തത്പഞ്ചരാത്രം ന ജൈനം ന മീമാംസകാതീർമതം വാ വിശിഷ്ടാനുഭൂത്യാ വിശുദ്ധാത്മകത്വാ തദേകേ വശിഷ്ട ശിവകേവലോകം. ഞാൻ ഭൂമിയോ തേജസ്സോ വായുവോ നഖമോ ഇന്ദ്രിയങ്ങളോ ഒന്നുമല്ല, ഈ സമൂഹങ്ങളൊന്നുമല്ല. ചോദിച്ചെന്താണ്? നീ ആരെന്നുള്ള ചോദ്യത്തിന്, ഗോവിന്ദാചാര്യന്റെ ചോദ്യത്തിനാണ് ദശശ്ലോകി എഴുതി കൊടുക്കുന്നത്. അനേകാന്തികത്വ, ഞാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സർവവ്യാപി സ്വരൂപനായിരിക്കുന്നതുകൊണ്ട്. ശിവകേവലോഹം, ഞാൻ വെറും ശിവനാണ്. അഹം ശിവ, ഞാൻ ശിവരൂപിയാണ്. എനിക്കെന്താ ആരെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ ആരാണ്? ശിവനാണ്. നവർണ്ണ, എനിക്ക് ജാതിയില്ല, വർണ്ണാശ്രമ ധർമ്മങ്ങളില്ല, എനിക്ക് ധാരണാധ്യാന യോഗാദികളില്ല, അനാത്മാക്ക വസ്തുക്കളുള്ള ആശ്രയസ്ഥാനമില്ല, അധ്യാസം ആരോപിതമില്ല. അങ്ങനെയുള്ള ഞാൻ ഏകനുമാണ്, വിശിഷ്ടനുമായ കേവലം ശിവൻ മാത്രമാണ് ഞാൻ. എനിക്ക് മാതാവില്ല, പിതാവില്ല, ദേവനില്ല, ലോകങ്ങളില്ല, വേദമില്ല, യജ്ഞമില്ല, തീർത്ഥമില്ല. പിന്നെന്താണ്? ഞാൻ ഏകവും വിശിഷ്ടനുമായിരിക്കുന്ന കേവലം ശിവൻ മാത്രമാണ് എന്ന് പറഞ്ഞ് ശങ്കരാചാര്യസ്വാമി 10 പദ്യങ്ങൾ ആർക്കെഴുതി കൊടുത്ത്? ഗോവിന്ദാചാര്യർക്ക്. വാചം ദദീയാത്തു നിസമ്മതസ്യ ഗംഭീരമർത്ഥം ച വിഭാവ്യ വിദ്വാൻ വാത്സല്യ ഭക്ത്യാദര പൂർണചിത്ത തംഗാഢമാലിംഗ ചുംബമൂർത്തിനീ. വളരെ കാലമായിട്ടൊരു യോഗ്യനായ ശിഷ്യനെ നോക്കിയിരുന്നവനെ പോലെ ആകാശത്തുനിന്ന് പതിക്കുന്ന ജലത്തെ വേഴാമ്പലപ്രകാരമാണോ സ്വീകരിക്കുന്നത് പോലെ നാനാശാസ്ത്രങ്ങളിലും പാണ്ഡിത്യ ആത്മജ്ഞാനമുള്ള ആ ഗോവിന്ദാചാര്യര് എന്ത് ചെയ്തു? ശ്രീശങ്കറിൽ നിന്നും പുറപ്പെട്ട ചന്തോബദ്ധമായ ആ വാഗ്ധാരയെ ആസ്വദിച്ചിട്ട് ആ വാക്കുകളിൽ അന്തർഹിതവും ആഴമേറിയതുമായ ആധ്യാത്മിക തത്വത്തെ പരിചിന്തനം ചെയ്തിട്ട് വാത്സല്യഭക്തി ആദരപൂർവം എന്ത് ചെയ്ത് വികാരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടുകൂടിയവനായിട്ട് ആ ശിഷ്യനെ ആലിംഗനം ചെയ്തു. വേദേഷു സംഘേഷു വിശിഷ്യതത്വാശാസ്ത്രേഷു വൈദുഷ്യമവാപ്യപൂർണം സമസ്തവിദ്യാനിരതം പ്രവദ്ദേവസൻ സമാവഞ്ചത്തദന്തിയേസു. ഈ ശങ്കരാചാര്യര് ആ ഗോവിന്ദാചാര്യന്റെ സന്നിധിയിൽ 5 വർഷം വസിച്ചു. എത്ര വർഷമാണ്? 5 വർഷം. ശിക്ഷ, കൽപ്പം, വ്യാകരണം, ജ്യോതിഷം, ഛന്ദസ്, നിരുക്തം എന്നീ വേദങ്ങളിലും, ഋഗ്യജ, സാമം, അഥർവം എന്നീ വേദാംഗങ്ങളിലും വേദങ്ങളിലും വിശിഷ്യ പ്രത്യേകമായിട്ട് സാംഖ്യം, യോഗം, ന്യായം, വൈശേഷ്യം, പൂർവമീമാംസ, ഉത്തരമീമാംസ തുടങ്ങിയിരിക്കുന്നതും ചാർവാകം, ജൈനം, ബൗദ്ധം, ഭാഷ്വതം, പാഞ്ചരാത്രം തുടങ്ങിയിരിക്കുന്ന ദർശനങ്ങളിലും തികഞ്ഞ വൈദുഷ്യം നേടി ആരാണ് സർവവിദ്യാവിശാദനായെന്ന നിലയെ പ്രാപിച്ചു ആരാണ്? ആദിശങ്കരൻ. ഇത്രയും ശാസ്ത്രങ്ങളാണ് ഒരു സന്യാസിയുടെ ജീവിതത്തിൽ അവശ്യം അറിഞ്ഞിരിക്കേണ്ട ശിക്ഷാ കൽപ്പം വ്യാകരണം ജ്യോതിഷം ഛന്ദസ് നിരുക്തം. ജ്യോതിഷത്തെ ചില ആളുകൾ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നെങ്കിൽ ജ്യോതിഷം ഇവിടെ എന്താ വേദത്തിന്റെ കണ്ണായിട്ടാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ശ്രീ ഗൗഡപാദാസ്യ ഗുരോർഗുരോസ്തത്മതം വിദൻകാരികായ സുഗീതം വേദാന്തമീമാംസകമാർഗശുദ്ധിം വിധാതുമൈച്ഛദ്നിദയാനയാസൂ. ശ്രീ ശങ്കരൻ തന്റെ ഗുരുവായ ഗോവിന്ദാചാര്യനിന്റെ ഗുരുവായ ശ്രീ ഗൗഡപാദാചാര്യന്റെ ഗാരികയായിരിക്കുന്ന മാണ്ഡിക്യോപനിഷത്ത്, മാണ്ഡിക്യോപനിഷത്ത് എന്ന് പറയുന്ന സ്വപ്നവും ആ സ്വപ്നത്തിന്റെ സംസ്കാരത്തെക്കുറിച്ചും വളരെ പ്രതിപാദിക്കുന്ന ഉപനിഷത്താണിത്, മാണ്ഡിക്യോപനിഷത്ത് എന്ന് പറയുന്നത്. അതിൽ ആ മാണ്ഡിക്യോപനിഷത്തിൽ ഗൗഡപാദാചാര്യരാണ് ആദ്യമായിട്ടൊരു കാരിക എഴുതിയത്. ആ കാരിക എഴുതിയിരിക്കുന്ന ഗൗഡപാദാചാര്യർ ആരാണ്? ഗോവിന്ദപാദാചാര്യന്റെ ഗുരു. ആഗമപ്രകരണം, വൈദത്യപ്രകരണം, അദ്വൈത പ്രകരണം, അലാദശാന്തി പ്രകരണം എന്നീ നാല് ഭാഗങ്ങൾ കൊണ്ട കാരികയിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. മൗലികമായ ഔപനിഷത് സിദ്ധാന്തത്തെ നിർവിശേഷാദ്വൈത സിദ്ധാന്തം തന്നെ എന്ന അഭിപ്രായം കാരികാഭ്യാസനം വഴി നല്ലവണ്ണം ഗ്രഹിച്ചവനായിട്ട് ആ ഗൗഡപാദ പ്രസ്ഥാനത്തിലൂടെ വേദാന്തമീമാംസക മാർഗശുദ്ധി, വേദാന്തമീമാംസ പ്രസ്ഥാനത്തിനൊരു നിർദോഷത വരുത്തുവാൻ ശങ്കരാചാര്യസ്വാമികൾ ആഗ്രഹിച്ചു. ഗുരുരനിജ്ഞാമധികമ്യധീരോ കാലസ്ഥകാശ്യം ഗതവാൻ സ്വതന്ത്ര ന കേവലം വിജ്ഞജനസ്യ വിശ്വനാഥസ്യ ച പ്രീതി അപാപതത്ര. നിർഭയം, നിസ്സങ്കോചം, സാർത്ഥചിന്ത കൂടാതെ മുന്നോട്ടുപോയി പ്രതിബന്ധങ്ങളെയും പ്രതിബന്ധകാരികളെയും തകർത്ത് ധർമ്മസ്ഥാം സ്ഥാപനം ചെയ്യാൻ തന്റെ ഇടവും കഴിവുണ്ടായിരുന്ന ആ ബാലനായ ശങ്കരൻ കഴിഞ്ഞ 5 വർഷമായി തന്റെ രക്ഷിതാവും അധ്യാപകനുമായിരുന്ന ഗോവിന്ദാചാര്യ അനുമതി നേടിക്കൊണ്ട് നിയന്ത്രണം ഏതും കൂടാതെ സ്വന്തം ബുദ്ധിക്കും വിവേകത്തിനും അനുരൂപമായി കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തോടുകൂടിയവനായിട്ട് എന്തു ചെയ്ത് കാശിയിലേക്ക് പോയി. കാശിയിലെത്തിയ ശ്രീശങ്കരൻ കാശിവാസികളായ പണ്ഡിതന്മാരുടെ മാത്രമല്ല, പിന്നെയോ കാശിപുരാധീശ്വരനും വിശ്വനാഥപ്രതിമമായ ശ്രീ പരമേശ്വരന്റെ പ്രീതിയും നേടിയെടുക്കുകയുണ്ടായി. പാഠാലയൻ പണ്ഡിതരാജനീതാൻ വിദ്യാർത്ഥി പൂർണ സദശോ വിശിഷ്ടാൻ ദൃഷ്ടാദമോദം പരമം പ്രവേദേ വാഗ്ദേവതാ മഞ്ജുളലാസ്യരംഗാൻ. കാശി നഗരത്തിലെ പണ്ഡിതശ്രേഷ്ഠന്മാരാൽ നടത്തപ്പെടുന്നതും വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞതും വാഗ്ദേവത വിദ്യാദിദേവതയുടെ മനോഹരമായ വിലാസലാസ്യത്തിന്റെ രംഗങ്ങൾ പ്രശംസിക്കത്തക്ക യോഗ്യതയുള്ളതും ലക്ഷണസമ്പന്നനുമായ ആചാര്യൻ ശുശ്രൂഷാദി ഗുണങ്ങളൊത്ത ലക്ഷണസമ്പന്നരായ വിദ്യാർത്ഥികളെ നിർദോഷമായ അധ്യാപനങ്ങൾ എന്നിവയോടുകൂടിയതും ഒരു ഭാഗത്ത് 100 മറ്റൊരു ഭാഗത്ത് 100 എന്നിങ്ങനെ എണ്ണത്തക്കമുള്ള പാഠശാലകളും കണ്ടിട്ട് അത്യധികം ആമോദഭരിതനായിത്തീർന്നു. സാധാരണ രീതിയിൽ നമ്മൾ ഹിമാലയത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളെ വിടുന്നത് ഋഷികേശിലായാലും എവിടെയായാലും ആദ്യം തന്നെ കാശി ചെല്ലണം. കാശി ചെന്ന് വിശ്വനാഥനെ കൊണ്ടൊരു ചരടി ജപിച്ച് കെട്ടിക്കാം. വിശ്വനാഥ ക്ഷേത്രത്തിന് ചരടി ജപിച്ച് കെട്ടിച്ചെങ്കിൽ ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഈ വിദ്യ അഭ്യസിക്കുമ്പോൾ ദേവതകൾ നമ്മളെ ശല്യം ചെയ്യുമെന്നാണ് പറയുന്നത്. അധികം വിദ്യ അഭ്യസിച്ചു കഴിഞ്ഞാൽ അവരുടെ തട്ടിൽ നിന്നും കടന്നു പോകുമെന്നുള്ളതുകൊണ്ട് തന്നെ വിദ്യയ്ക്ക് വിഘ്നമായിട്ട് ദേവതകൾ നമുക്ക് ശല്യമായി വരുന്നതുകൊണ്ട് ആദ്യം തീയും ചരട് ജപിച്ച് കെട്ടിക്കും. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 8-9 വർഷത്തോളം നമ്മൾ ഗുരുവിന്റെ അരികിൽ താമസിച്ച് പഠിക്കണം. ഗുരുക്കന്മാരുടെ ശിക്ഷണം വളരെ നല്ലതാ. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവിടെ വന്നിരിക്കുന്നു, ചിലർക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നല്ലേ ഇടയ്ക്കൊക്കെ ഞാൻ പറയും നിവർന്നിരിക്കുക, ഇടയ്ക്ക് കാലുകളൊക്കെ നല്ലോണം വെച്ച് ഇന്ന ഇന്ന രീതിയിലിരിക്കണമെന്ന് പറയും. ഇങ്ങനെയുള്ള വിദ്യകൾ അഭ്യസിക്കുന്നതിന് ആദ്യം വേണ്ടുന്നത് ഏകാഗ്രതയാണ്. ഇപ്പൊ ഞാനവിടെ പഠിക്കുന്ന സമയത്ത് നമ്മളറിയാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗുരുവിന്റെ അരിയിലിരിക്കുമ്പോൾ അറിയാണ്ട് ഈ കാലുമേലൊന്ന് പിടിച്ചാൽ ഗംഗ കുറച്ച് താഴെയാണ്, അവിടെ പോയി കൈ കഴുകിയിട്ട് തിരിച്ചു വരികയും അങ്ങനെ ക്ലാസ്സിലിരിക്കുക. അപ്പൊ അങ്ങനെ ആദ്യമൊക്കെ ചെയ്യിപ്പിച്ചപ്പോ പിന്നെന്ത് ചെയ്തു, അങ്ങനെ അതിലൊരു ശ്രദ്ധ വന്നു, കാലുമേ പിടിക്കാണ്ടിരിക്കുക. കുറെ നേരം കഴിയുമ്പോൾ കാലിങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാലിന് വേദന ഓരോരുത്തർക്കും തുടങ്ങും. അപ്പൊ തള്ളവിരലുമേ പിടിക്കുക എന്നുള്ളത്, വിദ്യ അഭ്യസിക്കുമ്പോൾ നമ്മൾ തള്ളവിരലുമേലൊന്നും പിടിക്കരുത്. അവിടുന്ന് ഒരു കുടം വെള്ളവും കൊണ്ടുവരണം, കാലും കൈയും കഴിയും വരണം. കാര്യം എന്താ, പോയി എന്നുള്ളതിന് തെളിവിനാണ് വെള്ളം. ഇങ്ങനെയൊക്കെയുള്ള, പിന്നെ രണ്ടാമത് ക്ലാസ്സിലിരിക്കുമ്പം നിവർന്ന് തന്നെ ഇരിക്കണം, ഏകാഗ്രതയോടും ഇരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് കടുത്ത ശിക്ഷണ രീതിയാണ് ഹിമാലയത്തിൽ ഇപ്പോഴും ശങ്കരാചാര്യരുടെ ആശ്രമങ്ങളിൽ. പക്ഷെ അതൊക്കെ ഒരു തപസ്സാക്കി മാറ്റിയാൽ, 9 വർഷത്തോളം അവിടെ താമസിച്ച് അതൊരു തപസ്സാക്കി മാറ്റിയാൽ നമുക്കത് നിത്യജീവിതത്തെ വലിയൊരു പ്രകാശമാണ് എന്നെനിക്ക് പിന്നീട് തോന്നി. ആദ്യകാലത്തൊക്കെ അത് സഹിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ജീവിച്ച നമുക്ക് ഇങ്ങനെ അത്ര അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത ഒരാൾ ഉപദേശിക്കുന്നൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉപദേശിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന പോലെ, എന്തായാലും അത് ഒരു വലിയൊരു ശിക്ഷണ നടപടിയാണ് നോർത്ത് ഇന്ത്യയിൽ കാണുന്ന ഒന്ന്. രണ്ടാമത്തത് നല്ല തണുപ്പാണ്. ഫ്രിഡ്ജിനകത്ത് കയറിയിരുന്ന എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് അവിടുത്തെ തണുപ്പ്. ആ സമയത്തും ഗംഗയിൽ പോയി കുളിക്കുന്ന ആചാര്യന്മാര്. മൂന്നാമത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഞാൻ അവിടെ ചെന്ന് ഒരു 5 വർഷം കഴിഞ്ഞ് കാണും. ഏകദേശം 5 വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തെ തന്നെ മറന്നു. ആ സമയത്ത് ഞാനവിടെ ന്യായദർശനം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ, ഇവിടെ പറഞ്ഞ ഗ്രന്ഥത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഇരിക്കുന്ന സമയത്തൊരു പ്രായം ഒരു 60 വയസ്സുള്ള ഒരാൾ വന്ന് ക്ലാസ്സിൽ കയറിയിരുന്നു. ഇരിക്കുന്നവരെല്ലാം സ്വാമിമാരാണ്. അപ്പൊ അതിലെ കയറി വന്നിരുന്ന് അദ്ദേഹം എല്ലാം എന്നോട് പറഞ്ഞ്, കുറെ നേരം ഇരുന്നു ക്ലാസ്സുകളെല്ലാം കേട്ട് ചോദ്യം ചോദിക്കും, ഉത്തരം പറയും. ഇങ്ങനെയാണ് ക്ലാസിന്റെ രീതി. നല്ലോണം പഠിക്കുന്നവരെ മാത്രമേ ക്ലാസ്സിൽ ഇരുത്താവുന്ന പൊതുവായ നിയമവും. അപ്പൊ അങ്ങനെ ക്ലാസ്സുകളൊക്കെ എടുത്ത് ഒരു 3 ദിവസം കഴിഞ്ഞു. 3ാം ദിവസം ആ സ്വാമിജി എനിക്കൊരു കുറിപ്പ് എഴുതി തന്നു. ഞാൻ ക്ലാസ് എടുത്തപ്പം എന്റെ അശ്രദ്ധ കൊണ്ട് വന്ന തെറ്റുകൾ എന്തായിരുന്നു? അദ്ദേഹം ഒരു മഹാപണ്ഡിതനായിരുന്നു. ആദ്യത്തെ ഗുണപാഠം എനിക്ക് അവിടെ നിന്ന് കിട്ടിയെ, എത്ര പാണ്ഡിത്യമുള്ളവരാണെങ്കിൽ കൂടിയും അഹങ്കാരമില്ല. അതൊരു വലിയ അനുഗ്രഹമാണ് നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കാണുന്ന മഹാപണ്ഡിതന്മാര്. കാശിയിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ എന്നിരിക്കുമ്പോൾ അവർക്ക് സംസ്കൃതത്തിലും മറ്റ് ശാസ്ത്രങ്ങളിലുമൊക്കെ വലിയ പാണ്ഡിത്യം ഉണ്ടാവും. പക്ഷേ അവരുടെ ജീവിതം വളരെ സിമ്പിളായിരിക്കും, വളരെ ലളിതമായ ജീവിതം. പാണ്ഡിത്യമുണ്ടെന്നോ അറിവുണ്ടെന്നോ ഒന്നും കാണിക്കാത്ത ഞാൻ അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു. എന്താ, അദ്ദേഹം നേപ്പാളിൽ അറിയപ്പെടുന്ന ഒരു ആശ്രമത്തിന്റെ ആചാര്യനാണ്. ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം തന്നെ എനിക്ക് വളരെ സ്പഷ്ടമായിട്ട് ബോധ്യപ്പെടുത്തി തന്നിട്ടാണ് അദ്ദേഹം അവിടുന്ന് പോയത്. അപ്പൊ നമുക്ക് ഗുണപാഠങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള ശിക്ഷണങ്ങൾ നമുക്ക് വന്നാൽ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നന്നാക്കുമെന്നല്ലാണ്ട് വേറെ ഒരു ദോഷവും ചെയ്യില്ല. പലപ്പോഴും മലയാളികൾക്ക് ആ വാസന കുറവാണ്. ഒരാള് വഴക്ക് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല, നല്ലത് പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കൂല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അഹങ്കാരത്തിന് അല്പം ഇത് ഉള്ളത് കൊണ്ടാണ്. കാര്യം എന്താന്ന് പറഞ്ഞാൽ പഴമക്കാര് പറയും, ഒരു കുട്ടി മേശപ്പുറത്ത്, അച്ഛൻ കസേരയിലിരിക്കുമ്പോൾ അച്ഛന്റെ മുമ്പിൽ മേശപ്പുറത്ത് കയറിയിരുന്ന കുട്ടി, ഉടനെ അച്ഛൻ പറഞ്ഞു, മോനെ എടാ ഞാൻ നിന്റെ അച്ഛനല്ലേ, ഞാൻ കസേരയിലിരിക്കുമ്പോൾ നീ മേശപ്പുറത്തിരിക്കുന്ന ശരിയാണോ? ഒന്നുമില്ല, ഞാൻ നിന്നേക്കാളും മൂത്തതല്ലേ എന്ന് ചോദിച്ചു. ഉടനെ മകൻ പറഞ്ഞു, അച്ഛൻ എന്താ ഈ പറയുന്നത്, അങ്ങനെ ആളുകളൊന്നും വിചാരിക്കില്ല. ഏയ്, ആര് പറഞ്ഞു നിന്നോട് വിചാരിക്കില്ല, നീ അതുകൊണ്ട് താഴെ ഇരിക്കുന്നു പറഞ്ഞു. അച്ഛൻ മൂത്തതാണെന്നല്ലേ പറഞ്ഞു, അച്ഛൻ ഉമ്മറത്ത് തെങ്ങയിലോട്ട് നോക്ക്, തെങ്ങിൽ കായ്ക്കുന്ന തേങ്ങ എവിടാ കിടക്കുന്ന, കരിക്ക് എവിടാ കിടക്കുന്നതെന്ന്. കരിക്ക് മുകളിലും തേങ്ങ താഴെയാണ്, ഏതാ മൂത്തതപ്പം? തേങ്ങയാണോ മൂത്തത്, കരിക്കാണോ മൂത്തത്? തേങ്ങയാണ് മൂത്തത്. അതെവിടെ കിടക്കുന്ന, കരിക്കിന്റെ തൊട്ട് താഴെയാണ്. അപ്പൊ ഇളയത് മുകളിലും മൂത്തത് താഴെയിരിക്കണം. ഇത് കേരളത്തുകാരെ നിന്ദിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 2 സഹോദരികൾ ഞാൻ കണ്ടിട്ടുണ്ട് ഋഷികേശിലൊക്കെ, രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ വരിക എന്ന് വെച്ചു. അതിൽ മൂത്ത ഒരു കുട്ടി പ്രായമുള്ളത്, ഒരു കുട്ടി പ്രായം കുറഞ്ഞ അനിയത്തിയും ചേച്ചിയാണെങ്കിൽ പരസ്പരം അവർ തമ്മിൽ കണ്ടാൽ ആദ്യം എന്ത് ചെയ്യുമെന്നറിയാം? അനിയത്തിയാണെങ്കിൽ ചേച്ചിയുടെ കാലത്തൊട്ട് വന്നിരിക്കും. വളരെ ആചാരങ്ങൾ നമ്മൾ അവിടുത്തെ രീതികളുമൊക്കെ കണ്ടുപിടിക്കാൻ ഒരുപാടുണ്ട്. അപ്പോൾ അനിയത്തി ചേച്ചിയെ കണ്ടാൽ കാലത്തൊട്ട് വന്നിരിക്കുമെങ്കിൽ മുതിർന്നവരോടുള്ള എന്തായിരിക്കും? ഏത് പ്രായം കൂടിയ ആളുകളെ കണ്ടാലും അവരുടനെ കാലത്തൊട്ട് വന്നിക്കും. ഞാൻ ഇനി പറയുന്നത് കേട്ടിട്ട് നാളെ തൊട്ട് ചെമ്പഴന്തി കൂടെ നടക്കുന്ന ഞങ്ങളെല്ലാം റോഡരി കാണുന്ന എല്ലാ പ്രായം കൂടിയ ആളുകളുടെയും കാലുമായി പിടിക്കണമെന്നുള്ള അർത്ഥത്തിലല്ല. ബഹുമാന സൂചകമായ ശബ്ദങ്ങളെങ്കിലും നമുക്ക് അവരോട് ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതവും സാമാന്യധർമ്മവും. പാഠശാലാം പണ്ഡിതരാജനീതിൻ വിദ്യാർത്ഥി പൂർണ്ണാം സദശോ വിശിഷ്ടാൻ ദൃഷ്ട്വാ സമോദം പരമം പ്രപേദേ വാഗ്ദേവതാ മഞ്ജുളാശരംഗാൻ. ആ കാശീനഗരത്തിൽ ഇപ്പോഴും അന്നത്തെ കാലത്തെ പോലെ ഇപ്പോഴും മഹാപണ്ഡിതന്മാരെ നിറഞ്ഞു നിൽക്കുന്ന കാശീനഗരത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞതും വിദ്യാദിദേവതയുടെ മനോഹരമായ വിലാസത്തിന്റെ രംഗങ്ങൾ കൊണ്ട് നിറഞ്ഞതുമായിരിക്കുന്ന അനേകം നൂറുകണക്കിന് പാഠശാലകളും വിദ്യാർത്ഥികളും നിറഞ്ഞു നിൽക്കുന്ന ആ പാഠശാല സമൂഹത്തെ കണ്ടിട്ട് ശങ്കരാചാര്യ സ്വാമികൾ അത്യന്തം സന്തോഷിച്ചു. ഭൂതാസുഗംഗാസലിലാവിഷിംഗൈ രൂപത്യഹാസാത് പിപതേർദിരീഷു ഋഷീശ്വരാൻ ബ്രഹ്മവിചാര നിഷ്ഠാംഗ്രമാതുപസ്ഥായ ചിരം സദസ്തു. ശ്രീശങ്കരൻ പർവ്വതങ്ങളുടെ അധിരാജനായിരിക്കുന്ന വിലസുന്ന ഹിമാലയ പർവ്വതത്തിന്റെ ആസന്നങ്ങളായ ഭൂഭാഗങ്ങളുള്ള ഗംഗാജല സമ്പർക്കം കൊണ്ട് പാവനങ്ങളായ ഗുഹകളിൽ ബ്രഹ്മവിചാരന്മാരായി പരിവസിക്കുന്ന ഋഷിശ്രേഷ്ഠന്മാരെ ഓരോരുത്തരായി ചെന്ന് കണ്ട് പൂജിച്ച് അവരോട് ഏറെ നാൾ കഴിഞ്ഞുകൂടി. തേഷാം പ്രസാദേന നിദേശതച്ച ശ്രീശങ്കരോ വീതവിതർക്കജാല വേദാന്തസൂത്രസ്യ മഹോന്നതസ്യ ഭാഷ്യം ജഗാരദ ജഗത് പ്രസിദ്ധം. ഹിമാലയ പ്രാന്തത്തിലൂടെ ഒഴുകുന്ന പരമപുണ്യവാഹിനിയായിരിക്കുന്ന ഗംഗാനദിയുടെ തീരദേശങ്ങളിൽ അവിടെവിടെയുള്ള ഗുഹകളിൽ അധിവസിച്ചു വരുന്ന ബ്രഹ്മവിദ്യാവിശാരദന്മാരായിരിക്കുന്ന ബ്രഹ്മർഷിമാരുമൊത്ത് ശ്രീശങ്കരൻ അവരുടെ അനുഗ്രഹം കൊണ്ട് ഉപദേശം കൊണ്ട് സംശയങ്ങളെ മുഴുവൻ ദൂരീകരിച്ചവനായിട്ട് 4 അധ്യായങ്ങൾ 16 പാദങ്ങൾ 191 അധികരണങ്ങൾ 492 സൂത്രങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന നിമിത്തം വലിപ്പമാർന്നതും വിരുദ്ധ അഭിപ്രായങ്ങളുണ്ട് സന്നിഗ്ധമാറുന്നതുമായ ഉപനിഷത്ത് വാക്യങ്ങളുടെ അർത്ഥവിചാരം ഉൾക്കൊണ്ടതുകൊണ്ടും അന്നുവരെ ഭാരതത്തിൽ രൂപാന്തരപ്പെട്ടിരുന്ന എല്ലാ ശാസ്ത്ര സിദ്ധാന്തങ്ങളെയും വിശദീകരിക്കുകയും അനുചിതമെന്ന് കാണുന്നതിനെ ഖണ്ഡിക്കുകയും ചെയ്തുകൊണ്ട് ശ്രീ ബ്രഹ്മസൂത്രത്തിന് വേദാന്തസൂത്രത്തിന് ചതുർലക്ഷണിക്ക് ലോകത്തെങ്ങും പ്രസിദ്ധമായ വ്യാഖ്യാനം ശങ്കരാചാര്യസ്വാമി അവിടെ ഇരുന്നുകൊണ്ട് ചെയ്തു. ഭഗവാൻ ബാദരായണന്റെ കൃതിയാണ് ബ്രഹ്മസൂത്രം. അതിന് ഭാഷ്യമെഴുതി ശ്രീ ശങ്കരാചാര്യര്. മാത്രാന്തകാലേ സ്മൃതയേഷ ധന്യോ ധൃതം സമായാന്മുദിതം വ്യഥാത്താം ശുശ്രൂഷയാ ചാത്മനിബോധനേന തുഷ്ടാദസാമോക്ഷപദം ജഗാമ. അമ്മയാൽ അവസാനകാലത്ത് മരണമാസന്നമായ സമയത്ത് സന്യാസത്തിന് പോകുന്നതിന് മുമ്പ് ശങ്കരാചാര്യ സ്വാമികൾ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മ എപ്പ സ്മരിക്കുന്നു അപ്പ ഞാൻ ഇവിടെ എത്തിക്കൊള്ളും. അങ്ങനെ മരണമാസന്നമായ സമയത്ത് അമ്മ സ്മരിക്കപ്പെട്ട ഈ സമയത്ത് സുകൃതിയായ ശ്രീ ശങ്കരൻ അതിവേഗം മടങ്ങി വന്നിട്ട് ആ അമ്മയെ സന്തുഷ്ടയാക്കുകയും ചെയ്തു. അനന്തരം മടങ്ങി വന്നതിന് ശേഷം പുത്രനിൽ നിന്ന് ലഭിച്ച ശുശ്രൂഷ കൊണ്ട് ആത്മതത്വത്തെക്കുറിച്ച് പുത്രൻ നൽകിയ ഉത്ബോധനം കൊണ്ടും ആനന്ദഭരിതയായി തീർന്നിട്ട് മോക്ഷമാർഗം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ശരീരം തേജിച്ച് പരബ്രഹ്മത്തിൽ ലയിച്ചു ചേർന്നു. ഹാഹാദുരാചാര നിമഗ്നചിക്തേ പരാമുഖോ ബന്ധുജനേ സബാല അന്ത്യേഷ്ടിമേരാഗ്യകരോത്സമാതു ബാഷ്പൈകമിത്രോദയോച്ചകാശിം. അശാസ്ത്രീയങ്ങളും ദുഷ്ടങ്ങളുമായ ആചാരങ്ങൾ കൊണ്ട് നിബിഡമായിരുന്ന അന്നത്തെ മനസ്സുകൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ടവർ തന്നെ ബന്ധു ജനങ്ങള് സഹകരിക്കാതെ പിന്തിരിഞ്ഞപ്പോൾ ഏകാഗിയായി തീർന്ന ആ ബാലശങ്കരൻ കണ്ണുനീരാകുന്ന ഒരേ ഒരു ബന്ധുവിനോട് കൂടിയവനായിട്ട് എന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ലായിരുന്നു അമ്മയുടെ ശരീരത്തെ ദഹിപ്പിക്കാൻ, ആര് മാത്രമേ ഉള്ളൂ, ഭഗവാൻ ശങ്കരന്റെ കണ്ണുനീര് മാത്രം. കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് തന്നെ തന്റെ അമ്മയുടെ അന്ത്യസംസ്കാരം സ്വയം നിർവഹിച്ചു. അത് കേൾക്കുന്ന മാത്രയിൽ ആരും കണ്ണുനീർ പൊഴിച്ചു പോകുമെന്ന ശോകകരമായൊരു കഥയായി ഇന്നും നിലകൊള്ളുന്നുവെന്ന് ഗുരുദേവൻ ശിഷ്യന്മാരോട് പറഞ്ഞു. സ്വന്തം അമ്മയുടെ ശവസംസ്കാര കർമ്മം നിർവഹിക്കാൻ ബന്ധുക്കൾ ആരും കൂട്ടാക്കിയില്ല. കാര്യം എന്താ, സന്യാസത്തിന് പോയാൾ ഒരിക്കലും ഗൃഹബന്ധം പാടില്ല. സന്യാസിമാർക്ക് വീടുമായിട്ടുള്ള ബന്ധം വർജ്യമാണ്, ശാസ്ത്രനിഷിദ്ധമാണ്. ആ ബന്ധുക്കളുമായിട്ടുള്ള ബന്ധം പാടില്ല. എന്താണ്, ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയാണ്. സന്യാസി ഒരിക്കലും വീട്ടിൽ താമസിക്കരുത്, സന്യാസി ഒരിക്കലും ബന്ധുക്കളുമായിട്ട് ഇടപഴകരുത് എന്നുള്ള നിബന്ധന ശാസ്ത്രപ്രേരിതമാണ്. ബാന്ധവന്മാരെന്താണ്, ശിവഭക്തന്മാരാണ്. ബന്ധുക്കളെല്ലാം ശിവഭക്തന്മാരാണെന്ന് കണ്ടോണം. ഒരു ദേവന്റെ ഇളയ ഒരു സഹോദരി ആൽവ അദ്വൈതാശ്രമത്തിൽ ഒരു തവണ ചെന്നു. ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്നവരന്ന് തിരിച്ചു പോകാൻ ഒരു രൂപ, ഒരു രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു മൂല്യമുള്ള സമയമാണ്, ഒരു രൂപ കൊടുത്തു. അതവിടെ എഴുതി വെച്ചു. ഉടനെ ഗുരുദേവൻ അവരോട് ചോദിച്ചു, എന്തിനിത് കൊടുത്തു? ഇങ്ങനെ ഗുരുദേവനെ കാണാൻ വന്നപ്പോൾ കൊടുത്തതാണ്. അപ്പോൾ ഗുരു പറഞ്ഞത്, നമുക്ക് പാവങ്ങളായ ജനങ്ങൾ തരുന്ന പൈസയാണ്, അത് കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ടുള്ളതല്ല, പിന്നെന്താ ധർമ്മ സംസ്ഥാപനത്തിനായിക്കുള്ളതാണ്, അതിവിടെ തന്നെ വിനിയോഗിക്കണം, ഇനി നമ്മെ കാണാൻ ആരും ഇവിടെ വരികയും വേണ്ട എന്ന് കൽപ്പിക്കുകയുണ്ടായി. അത്രയ്ക്ക് കീറി മുറിച്ച വാൾമുനത്തുമ്പിലുള്ള യാത്രയാണ് ധർമ്മം എന്ന് പറയുന്ന യാത്ര. എല്ലാവരും കൊണ്ടുവന്ന് തലക്കൊഴിഞ്ഞിടുന്ന പൈസ കുടുംബത്തിന്റെ നിലനിൽപ്പിന് ആധാരമാക്കിക്കൊണ്ടൊരു സ്വാമി വിനിയോഗിക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഗുരുവിനെയും ആ പരമ്പരയും നിന്ദിക്കുന്നതിന് തുല്യമാകുന്നുകൊണ്ട് ഗൃഹബന്ധം പാടില്ല എന്ന് തന്നെ ഗുരുവും കൽപ്പിച്ചിരുന്നു. മഹാത്മാവായ ശ്രീശങ്കരന്റെ കൃത്യ യശസ്, മഹത്വം സമന്വിതവുമായ ബ്രഹ്മസൂത്രത്തിന്റെ ഗംഭീരമായ ഭാഷ്യം രചയിലൂടെ എല്ലായിടത്തും പ്രസിദ്ധമായി തീർന്നു. എല്ലാ ദിക്കുകളുടെ അതിരുകളിലെത്തിയിട്ട് ആ പണ്ഡിത സമാരാധ്യനായ പണ്ഡിത ശ്രേഷ്ഠന്മാരെയും പരമഹംസന്മാരെയും ഒരുപോലെ ആകർഷിക്കുകയുണ്ടായി ബ്രഹ്മസൂത്രത്തിന്റെ ശങ്കരന്റെ ഭാഷ്യം. ഇവരെല്ലാം മഹാപണ്ഡിതന്മാരായിരിക്കുന്ന ആളുകളെല്ലാം എന്തു ചെയ്തു, ശ്രീശങ്കരന്റെ ശിഷ്യന്മാരായി തീർന്നു. ഈശാദിമുഖ്യോപനിഷസമൂഹാൻ ഗീതാംശ ഭാഷ്യന്മഗിതാൻ വിധായ അദ്വൈത സിദ്ധാന്തമഭൂതപൂർവം അസ്താവേ സർവവിധാം വരേസോ. സർവജ്ഞന്മാരിൽ വെച്ച് മഹാന്മാരിൽ പ്രമുഖനായിരുന്ന ഈ ശങ്കരൻ ഈശാവാസ്യം തുടങ്ങി ഉള്ള ദശോപനിഷത്തുകൾക്ക് വ്യാഖ്യാനം എഴുതി. ഈശം ഗേനം കഠം തുടങ്ങിയിരിക്കുന്ന ദശോപനിഷത്തുകൾക്ക് ഭഗവത്ഗീതയ്ക്കും ഭാഷ്യമെഴുതി ശങ്കരാചാര്യര്. അങ്ങനെ അദ്വൈത സിദ്ധാന്തത്തിന് സ്ഥാപനത്തിനായിട്ട് ശങ്കരാചാര്യര് ശ്രമിച്ചു എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ ശങ്കരാചാര്യരില്ലായിരുന്നെങ്കിൽ ഇന്നും ഉപനിഷത്തുകളും വേദങ്ങളും നമുക്കെല്ലാം അപ്രാപ്യമായി തീർന്നേന്. കാര്യം ഉപനിഷത്തുകളുടെ ഭാഷ കഠിനമായ സംസ്കൃത ഭാഷയാണ്. എത്ര പാണ്ഡിത്യമുണ്ടെങ്കിലും അതിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് ദൈവാനുഗ്രഹ ബുദ്ധിക്കല്ലാണ്ട് ആർക്കും സാധിക്കുകയില്ല. ആ ഉപനിഷത്തുകളെയൊക്കെ സരളമായിട്ട്, ഏറ്റവും സരളമായ സംസ്കൃതം കൊണ്ട് അലങ്കരിച്ച ആളാണ് ആര്? ശങ്കര. അതുകൊണ്ട് ആ ഗുരു തന്നെ ശങ്കരാചാര്യ വിശേഷിപ്പിച്ചത് സരളാദ്വയ ഭാഷ്യകാരൻ. ഉപനിഷത്തൊക്കെ എടുത്ത് സാമാന്യമായിട്ട് കുറഞ്ഞ പക്ഷം സാമാന്യം സംസ്കൃതം അറിയാവുന്ന ആളുകൾക്ക് സംസ്കൃത നിയമങ്ങളുണ്ട്, വിഭക്തി. ആ വിഭക്തികളുടെ അർത്ഥം അറിയാവുന്നവർക്ക് സാമാന്യമായിട്ട്, സംസ്കൃത വ്യാകരണങ്ങൾ സാമാന്യമായിട്ട് അറിയാവുന്നവർക്ക്, ശബ്ദജ്ഞാനം സാമാന്യമായിട്ട് അറിയാവുന്നവർക്ക് ഒരുപക്ഷെ ഉപനിഷത്തും ഗീതയൊക്കെ എടുത്തു വെച്ച് വായിച്ച ഒരുമാതിരിയൊക്കെ അർത്ഥത്തെ പിടികിട്ടും. പക്ഷെ ഗഹനമായ അർത്ഥത്തെ പിടിക്കിട്ടണമെങ്കിൽ എന്ത് വേണം? പഠിക്കുക തന്നെ വേണം. ദൈവദശകം നമ്മളെല്ലാവരും ചൊല്ലുന്നതാണ്, നമുക്ക് എന്നേ അർത്ഥം പിടികിട്ടിയതാ. ഇനി ആരെങ്കിലും വന്ന് എന്തെങ്കിലും സംശയം ചോദിച്ചാലാണ് പ്രശ്നം ഉണ്ടാകുക. അത് ഞങ്ങൾക്ക് പിടികിട്ടിയില്ല എന്ന് ഞങ്ങൾ പറയും. അതിനു മുമ്പ് വരെ ഇപ്പൊ ഉദാഹരണം ചോദിക്കാം. ദൈവദശകം ഒരു സന്യാസിയുടെയും ഗൃഹസ്ഥന്റെയും പ്രാർത്ഥനയാണ്. അത് ഏത് ശ്ലോകത്തിലൂടെ നിങ്ങൾക്ക് സമർത്ഥിക്കാം? ഇന്ന് ദൈവദശകത്തിന്റെ 100-ാം വർഷം നികഞ്ഞു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ ചോദിച്ചാൽ, ദൈവദശ ക്ലാസ് ഇവിടെ നടന്നില്ലേ, ആർക്ക് ഉത്തരം പറയാൻ പറ്റും? ഏത് ശ്ലോകത്തിലൂടെയാണ്? അവസാനത്തെ, അതൊരു അവസാനമാണ്. ദൈവദശകത്തിലെ ആദ്യത്തെ ശ്ലോകം എടുത്തു നോക്കുക. പഠിക്കുമ്പോ ഇങ്ങനെ പഠിക്കണം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ. കൈവിടാതെ ഇഹലോകത്തിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നവനാണ് ആര്? ദൈവം. ആ ദൈവം ഞങ്ങളെ ഒരിക്കലും കൈവെടിയരുത്, ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന്. ഇഹലോകത്തിൽ കൈവെടിയരുതെന്ന് പ്രാർത്ഥിക്കുന്ന ആരായിരിക്കും? ലൗകികരാ. കണ്ട, ഒറ്റയടിക്ക് ഉത്തരം കിട്ടി. ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. ഇനി ഇഹലോകം എന്ന് പറയുന്നത് വളരെ ദുഃഖകരമാണ്. ഒരു കൂട്ടരെ സംബന്ധിച്ച് അതാർക്കാണ്? സന്യാസിമാർക്ക്. ആ ദുഃഖകരമായ മഹാസാഗരത്തെ തരണം ചെയ്യാൻ, നാവികനായ നീ ഈ മഹാസമുദ്രത്തെ തരണം ചെയ്യാൻ ഞങ്ങളോടൊപ്പം വേണം. ആരുടെ? നിന്റെ പദം. അതാരായിരിക്കും പ്രാർത്ഥിക്കുക? ഈ സംസാര സാഗരത്തെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആരാ? സന്യാസിമാര്. ഉണ്ടാ, ഇപ്പം മനസ്സിലായ? ഒരു രണ്ടു വരി കൊണ്ട് ഗൃഹസ്ഥാശ്രമിയെയും, രണ്ടാമത്തെ വരി കൊണ്ട് ആരെയും ബന്ധിപ്പിച്ചു? ഗുരു സന്യാസിയും. എന്തുകൊണ്ട്? ഗുരുദേവന്റെ തന്നെ വാക്യം കടമെടുക്കണം. അതായത് ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗൃഹസ്ഥ ജീവിതവും സന്യാസ ജീവിതവും രണ്ടും രണ്ട് മാർഗത്തിലൂടെ പോകുന്ന ഒരേ ലക്ഷ്യത്തിലേക്കുള്ള ഒന്നാണ്. എന്തായിരിക്കും? രണ്ടിന്റെയും ആത്യന്തികമായ ലക്ഷ്യം സുഖമാണ്. പക്ഷെ ഒരു കൂട്ടർ പോകുന്ന വേറൊരു മാർഗം, മറ്റൊരു കൂട്ടർ പോകുന്ന വേറൊരു മാർഗം എന്ന് ഗുരു പറഞ്ഞതിനെ തന്നെ സമ്മേളിപ്പിക്കുന്നതാണ് ദൈവദശ. ഇങ്ങനെ ഓരോ കൃതി എടുത്ത് വെറുതെ ഇരുന്ന് ചിന്തിച്ച് പഠിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ ഗുരുദേവന്റെ കൃതികളിലൂടെ കിട്ടും. പക്ഷെ 100 വർഷമല്ല, 10,000 വർഷം തഴഞ്ഞാലും ദൈവദശകം ഞങ്ങൾക്ക് അത്രങ്ങോട്ട് സുഗ്രാഹ്യമായ ഒന്നാകില്ല. അഖണ്ഡ സൗഭാദ സമത്വബോധ സരോമൃതസ്യ നിവേദതത്വേ സത്യേ പ്രകാശേ പ്രതീതമേസ്തം ഗതം സമസ്തേ ദുരിതൈർജഗത്യാം. സമ്പൂർണ്ണ നിർദോഷമായിരിക്കുന്ന സമത്വത്തെക്കുറിച്ചുള്ള ബോധവും സമുത്കൃഷ്ടമായ അമൃതമൊഴുകുന്നതും സ്വയം ജ്യോതിസ്സുമാകുന്ന വേദപ്രതീതമായ സത്യം എങ്ങും പരന്നു കഴിഞ്ഞപ്പോൾ ലോകത്തുള്ള അജ്ഞാനാന്ധകാരം, ഭേദബുദ്ധി, ഉച്ചനീചത്വഭാവം, മാത്സര്യം, പരസ്പര ദ്രോഹം, പക്ഷപാതം തുടങ്ങിയവയെല്ലാം തന്നെ ക്രമാനുക്രമമായി ദോഷങ്ങളെല്ലാം ജനങ്ങളിൽ നിന്ന് അസ്തമിച്ചു തുടങ്ങി. അദ്വൈത സിദ്ധാന്തപരാൻ പണീയ ഗ്രന്ഥാൻ മികുൻ സ്വഭിമതാൻ സ്വതന്ത്രാൻ ഭാഷാനുബദ്ധാത്മതയാ ബഭൂവസ്തോത്രേ സഹാസോ മുദിതോ മനോജ്ഞൈഹി. ശ്രീ ശങ്കരാചാര്യര് സൂത്രഭാഷ്യം, ഉപനിഷത് ഭാഷ്യം, ഗീതാഭാഷ്യം എല്ലാം കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശങ്കരാചാര്യ ചെയ്തിട്ടുണ്ട്. നമുക്കാർക്കും അത് കാണാൻ കഴിയാഞ്ഞത് നമ്മുടെ ഭാഗ്യം അല്ലെ. ഗീതാഭാഷ്യം, അതുപോലെ തന്നെ ഉപനിഷത്തുകൾക്ക് ഭാഷ്യം, ഇതെല്ലാം ലളിതമായ ഭാഷയിലാണെങ്കിലും ഗഹനമായ തത്വങ്ങളെക്കുറിച്ച് ശങ്കരാചാര്യർ എഴുതിയിരിക്കുന്നതാണ്. അങ്ങനെയുള്ള അഭിപ്രായങ്ങളെ വേണ്ടവണ്ണം പ്രകാശിപ്പിക്കുന്നവയും സ്വതന്ത്രങ്ങളും നിർവിശേഷ അദ്വൈത സിദ്ധാന്തങ്ങളെ പ്രകാശിപ്പിക്കുന്നതുമായ അനേകം ഗ്രന്ഥങ്ങളെ, വിവേക ചൂടാമണി, സ്വാത്മനിരൂപണം തുടങ്ങിയിരിക്കുന്ന അപരോക്ഷ അനുഭൂതി, ആത്മബോധം, ഉപദേശ സാഹസ്രി തുടങ്ങിയിരിക്കുന്ന ഗ്രന്ഥങ്ങളെക്കൊണ്ടും ശബ്ദസൗന്ദര്യം കൊണ്ടും അർത്ഥസൗന്ദര്യം കൊണ്ടും ആകർഷവും ഭക്തിരസമൃദ്ധങ്ങളോടുകൂടിയായി നിർമ്മിച്ചിട്ട് ഈ ലോകത്ത് അദ്വൈത സിദ്ധാന്തത്തിന്റെ സ്ഥാപനം ചെയ്യുക എന്ന സജീവകൃത്യം പ്രായണ നിർഗൂഢമായിരിക്കുന്നുവെന്ന ചിന്തകൊണ്ട് അദ്ദേഹം അത് സന്തുഷ്ടനായി ഭവിച്ചു. സാമാന്യമായിട്ട് പറയുന്ന ശങ്കരാചാര്യരുടെ ഒരുപാട് കൃതികളുണ്ട്. ചതുശ്ലോകി തുടങ്ങിയിരിക്കുന്ന ഒരുപാട് വേദാന്ത പ്രതിപാദികളായിരിക്കുന്ന കൃതികളുണ്ട്. സുരേശ്വരാചാര്യരുടെ സ്വാമികൾ എഴുതിയിരിക്കുന്ന അനവധി കൃതികളുണ്ട്. സുരേശ്വരാചാര്യരുടെ കൃതികൾ അതിലൊന്നിലെ വളരെ മനോഹരമായിട്ടൊന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ദക്ഷിണ കേട്ടിട്ടുണ്ടോ? ദക്ഷിണ, ദക്ഷിണ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അർത്ഥമാക്കുക? സാധാരണ തെറ്റിലെ അടയ്ക്ക അതീ കൊണ്ടുവന്ന് മഹാത്മാഗാന്ധിയെ വയ്ക്കുക, ഇതല്ലേ? ദക്ഷിണ ശബ്ദത്തിന് സുരേശരാചാര്യർ കൊടുത്തിരിക്കുന്ന അർത്ഥം ജ്ഞാനമെന്താണ്? ജ്ഞാനം, ദക്ഷിണ. അപ്പൊ ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജ്ഞാനത്തിന്റെ മൂർത്തി. ആളുകളെ തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് ഞാനിപ്പോ ഇത് പറഞ്ഞു. ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാവരും വിചാരിക്കുന്ന ദക്ഷിണ കൂടുതൽ വാങ്ങിക്കുന്ന ശരീരം എന്നാണ്. ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ജ്ഞാനമൂർത്തി എന്നർത്ഥം എടുത്തോണം. ഇങ്ങനെ ശങ്കരാചാര്യരുടെ കൃതികളിൽ ഏറ്റവും വേദാന്ത പ്രതിപാദകമായ കൃതിയാണ് വിവേക ചൂടാമണി. ഒരാൾ വേദാന്തം പഠിക്കാൻ ചെല്ലുമ്പോൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വിവേക ചൂടാമണിക്കകത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ കൊണ്ട് അദ്വൈത സിദ്ധാന്തത്തെ സ്ഥാപിക്കുകയും കന്യാകുമാരാം ബദരീം ബദരിയാ കന്യാകുമാരീം ച തദപുരീം ച പുരിയാ പ്രഭാസം യയോ സശിഷ്യ സർവാത്മനാ ലോകഹിതം ചികുഷൂം. ശിഷ്യന്മാരോടുകൂടി എല്ലാ പ്രകാരത്തും ലോകർക്ക് നന്മം വരണമെന്ന ആഗ്രഹത്തോടുകൂടിയവനായിട്ട് കന്യാകുമാരിയിൽ നിന്നും ബദരിയിലേക്കും, ബദരിയിൽ നിന്ന് കന്യാകുമാരിയിലേക്കും, ആ കന്യാകുമാരിയിൽ നിന്ന് ഒറീസയിലുള്ള പുരിയിലേക്കും, പുരിയിൽ നിന്ന് സൗരാഷ്ട്ര പ്രവാസത്തിലേക്കും ഈ ശങ്കരാചാര്യസ്വാമികൾ കാൽനടയായി യാത്ര ചെയ്തു. മഠാൻ സനാതം ചതുരൈ സശിഷ്യൈ സംസ്ഥാപ്യ സംഘാൻ ചതുരോ വിശിഷ്ടാൻ അദ്വൈത സിദ്ധാന്ത മഹത്കീർത്തി സ്തംഭാനിവസും ബബുരുൽ സസർജ. സമർത്ഥന്മാരായ ശിഷ്യന്മാരെ കൊണ്ട് വിദ്യാലയം, ആരാധനാലയം, വിശ്രമശാല തുടങ്ങിയിരിക്കുന്ന എല്ലാ അംഗങ്ങളോടുകൂടി അദ്വൈത സിദ്ധാന്തത്തിന്റെ മഹത്കീർത്ത സ്തംഭങ്ങളായ 4 ആശ്രമ മഠങ്ങളെ സ്ഥാപിച്ച് വേണ്ടവണ്ണം അതിനെ നിർവഹിക്കാനായിട്ട് ഗുരുദേവൻ ശിവഗിരി 4 പോയതുപോലെ അതിനെ നിർവഹിക്കാൻ ഒരു ചട്ടക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് സ്വന്തം ശരീരത്തെ ആരുപേക്ഷിച്ചു ശങ്കരാചാര്യസ്വാമി. പുരാതയാ ജ്ഞാന മഹാത്മരാശി ഋഷീർ ബുദ്ധാ മഹോ മഹാത്മാദ്വയ തത്വവേത്ത സർവാൻ സമീക്ഷ്യ വീക്ഷേകി ദുഃഖശാന്തി പ്രാവർത്തയൻ നിർമ്മലധർമ്മചക്രം. ജ്ഞാനദയാസിന്ധുവായി അദ്വൈത സിദ്ധാന്തം ശരിക്കും അറിഞ്ഞിരുന്നവനായി വർത്തിച്ചിരുന്ന മഹാത്മാവായിരിക്കുന്ന ശ്രീബുദ്ധൻ എല്ലാ ജീവജാലങ്ങളെയും ജ്ഞാനാത്മകളെന്ന നിലയിൽ തുല്യരെന്ന് ഗ്രഹിച്ചിട്ട് ആ ജീവിസഞ്ചയത്തിന്റെ ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവീയവുമായിരിക്കുന്ന എല്ലാത്തിനെയും വേണ്ടവണ്ണം ഉപദേശിച്ച് ധർമ്മചക്രത്തിൽ പ്രവർത്തിക്കുകയോ പ്രവർത്തിപ്പിക്കുകയോ ഉണ്ടായി. ആരാണ്? ശങ്കരാചാര്യസ്വാമികൾ. ഗംഭീരമേതത് മഹിതം തു സത്യം ശ്രുദ്ധ്യാ സുഗീതം പരമദ്വിതീയം ഇത്യേവ ന ശാങ്കരഭാഷ്യജാത ഉദ്ബോധയത്യത്ര നമേ വിദർഖ. അദ്വൈത സിദ്ധാന്തമാകട്ടെ പ്രത്യക്ഷ ശ്രുതി എന്നുകൊണ്ട് പുകഴ്പ്പെട്ടിരിക്കുന്ന ഉപനിഷത്തുകളിൽ പ്രതിപാദിതമാണ് എന്ന് തന്നെ ശ്രീ ശങ്കരാചാര്യപരിചിതമായ സൂത്രഭാഷ്യവും ഉപനിഷത് ഭാഷ്യങ്ങളും ഗീതാഭാഷ്യവും നമ്മെ ധരിപ്പിക്കുന്നു. ഈ കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ശ്രീബുദ്ധധർമാനദ ശങ്കരോക്ത്യാ ശ്രുതി പ്രമാണ ഇതി ദർശിനാന ലോകസ്ഥനിഷ്ടസ്ഥിതി ചേ സുഖം സ്യാ ശാന്ത്യുത്തരം സർവഗതം ച പാഠം. ലോകര് മറ്റു ധർമ്മങ്ങളെയെല്ലാം വിട്ടിട്ട് അനുഷ്ഠിക്കുന്ന പക്ഷം ശാന്തിയിൽ പര്യവസാനിക്കുന്നതും സകലരെയും സമാശ്രയിക്കുന്നതുമായ സുഖം തീർച്ചയായും ഉണ്ടാകും. തസ്മാ വിധേയോദ്യ സമുദ്യമേത്ര ദുഃഖസ്യ ശാന്തിം ജഗതോ വിധാതം അഭേദ തസ്യ ഇനാവബോധം ശാമ്യേന ഭേദപ്രമജം ഹി ദുഃഖം. അതുകൊണ്ട് അധർമാനുഷ്ഠാനം വഴി ജനങ്ങൾ ദുഃഖത്തിൽ ആണ്ടുകിടക്കുന്ന ഈ കാലത്ത് ലോകത്തെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ദുഃഖപ്രകാരങ്ങൾ കറുതി വരുത്തുന്നതിന് വേണ്ടി ദുഃഖിതരായി കഴിയുന്ന ജനങ്ങളുടെ ഇടയിൽ ശക്തിവത്തായ പരിശ്രമം ചെയ്യേണ്ടതായിട്ട് മനുഷ്യര് പരസ്പരം ഭിന്നങ്ങളായ ജാതികളിൽപ്പെട്ടവരും തന്നെയമസ്തം കലഹിക്കുന്നവരുമായി തീരാണ്ട് അഭേദ സത്യത്തെ സാക്ഷാത്കരിക്കുന്നവരായി തീരണമെന്ന് ഉപദേശിച്ചു ഗുരു. അദ്വൈത സംസ്ഥാപക ജന്മഭൂമിയാം അത്രൈവ വാസം പരികൽപ്യതൂർണം അദ്വൈത വിദ്യാഗ്രഹണായ ധർമ്മ പ്രജരായ ഗ്രേതാം ചേത്ന ഗുരുവാച ദിവ്യരഹസ്യഗുപ്തം നിശമ്യ നിർദ്ദേശിതം ജിഷ്യ വിദ്യാലയം ച ആശ്രമവിദാദം വ്യാപാരയാമാശ്രിതദാത്മനസ്തേ സൗ സൗധർമ്മമനോജ്ഞൈർമഹിതസ്തു കശ്ചൈ വിദ്യാലയശ്ചാപ്രനിവാസകേ സമന്വിതാ സംവൃതാ ഗൃഹസ്ഥം ക്ഷണേന കർത്തും സബലം നിദേശം ബാലാമവൃന്ദേ നിവിടേ പവിത്രേ നദീതടേ സൈകതരമ്യഭാഗേ ശാന്തോരസൗമൂർത്തി വാശ്രമശ്ച കാന്തോ ജനാനന്ദകരകൃതോ ഭൂത് സോപാനമാർഗേർക്കടിതോ ദീർഘ ശിലാമയസ്നാന വിശാലഘട്ട സർവർത്ത സേവ്യാം സനദീം വിദായ ശകാശ്രമ പാർശ്വദേശീ വിജിത്യ വൈദഗ്ധ്യ മമർത്യ ശില്പേ വരസ്യ നിർമ്മാണ കലപ്രയോഗ വിനാ വിളംബം വിഹിതാനി രമ്യ സൗദാനി വീക്ഷാഭുതവാ ആവരുണ്യ അദ്വൈത വിദ്യാശ്രമമാത്മവിദ്യ പരായണാനാം ശരണം വരേണ്യം ഗുരുർമുഹൂർത്തേ സുചുപേ സശിഷ്യ സമധ്യവാസീ തദകാര്യസിദ്ധി
ഗുരുവരാ തുണയ്ക്കണം ഖേദമിവന്മൂലം ഗുരുതരമതായുണ്ടു തീർത്തു രക്ഷിക്കണം അലിവിനോട് കാരുണ്യമൂർത്തിയും നോക്കിയിട്ട് അലമലമിതെന്തു സുബന്ധിച്ചു നിർത്തിയിടുന്നു കരുണയൊഴുകിയിടുന്ന ഗീരിനാലപ്പോഴേ കാരുണ്യവാരുതി താനരുളി ചെയ്തിരിത്തരും ഇവനിനിയും രോഗമില്ലല്ലോ എന്തിന്നിനി ബന്ധിച്ചിടുന്ന ബന്ധിന്നു കഷ്ടമാണിത് ഇവനിവിടെ ഇഹം നമ്മോടൊരുമിച്ചുടൻ ഇരവു പകല്ലെഴുന്നാൾ വഴട്ടെ തീർത്തുമേ അതുമൊഴുതില്ല വരും മതബന്ധനമായുള്ള ചങ്ങലകളതൊക്കെയും മാറ്റിയിടിനാൾ അതിവിനയവാനായി സ്വാമിയോടൊന്നിച്ച് ആനന്ദപൂർവമായി നടന്നിടിനാരായവൻ അതുവരെയഴിച്ചങ്ങു വിട്ടിതെന്നായിലോ ആരെയെന്നാകിലു ഉപദ്രവിക്കാതിരിക്കില്ല നെടിയതരമാകിയ വടിയിട ചെന്നാൽ ഏതും മടിക്കാതടിക്കുന്നതായെന്നുമായി ഗുരുവരനുലച്ചുള്ള രോഗമില്ലെന്നുള്ള തിരുവചനം അതു കേട്ടപ്പോഴേ പോയത് ആലസ്യമതൊക്കെ അകന്ന് തെളിഞ്ഞായവൻ തൻ വിവശതകളനവധിയുള്ള ജനത്തിന് വീക്ഷണത്താലെ തീരുന്നു രോഗങ്ങളൊക്കെയും ഒരു വലിയ മദ്യവൻ നുർമ്മതിയായുള്ള ഓർമ്മ നശിച്ച മട്ടിൽ കുടിച്ചിട്ടുതാനുമേ പോകുന്നു പാതമുറയ്ക്കാതെ എങ്ങെപ്പോഴുമേ വഴുവഴേ വരും തുപ്പലൂർന്നു കീറി ചെറിവഴി പാരമൊലിപ്പിച്ചുകാറിത്തുപ്പുന്നതെപ്പോഴും നിഴലിനോട് പോലുമേ കാർക്കിക്ക കയറിക്കയർക്കില നീണ്ട വടികൊണ്ടതില്ലടിക്ക ചെയ്യുന്നുതാൻ വഴിയരികിൽ നിൽക്കുന്ന വൃക്ഷത്തിനോടുമേ മാറാത്തതെന്തെന്ന് കേട്ടിട്ടടിക്ക തന്നെയും പലതരം തെറി വായി താരിയായി പറയുകയും അത് പദപോ പാതപോലും അറിയാതെ പോകും ഷടൻ താനും തുടരെ അധമുണ്ടുടുക്കുകയും അഴിക്കയും വീണ്ടും മുറുകാഞ്ഞുടുക്കുന്നതിനായവൻ താനും രുതിരതരമായിട്ടു കണ്ണുകൾ ക്രുദ്ധമായി നിശ്ചയമില്ലാതെ നോക്കുന്നു സർവദിക്കിലും ദുരിതതരമായവൻ വാനും ദുഷിപ്പിച്ച് ദുർവായുശ്വസിച്ചങ്ങു നടക്കുന്നു താനും ഗുരുവരനതാം യതി ശിഷ്യരുമൊന്നിച്ച് വിശ്രമിക്കുന്നുണ്ട് കുളത്തൂരെന്നതിക്കിലായി പ്രകൃതി രമണീയമായുള്ള പ്രപഞ്ചത്തെ പ്രകൃതമോടുകണ്ടങ്ങ് ആസ്വദിച്ചിടുന്നു ഹാ അരിയിൽ അടയുന്നതാം ശുദ്ധമായുവേറ്റ ആനന്ദമന്ദിരെന്നങ്ങിരിക്കുന്നിതാശ്ചര്യം അതുസമയം അവിടെ അഥയെത്തുന്നു മാർത്തനായുള്ള മദ്യവൻ താനും അന്നേരത്തുതാൻ അറുതി വരുവോളവും മദ്യവും സേവിച്ച് അരികിൽ അവനെത്തിയിട്ട് സ്വാമിയേ നോക്കിനാൻ അവിടെ ഇരിക്കുന്നതാരേടാ എന്നുള്ളതാം. അലറി വിളിയാടിയിടും ചോദ്യത്തിനുത്തരം ഒരുവരും ഉരച്ചില്ല. ശബ്ദരായി തീർന്നവർ മതിമറയുവാ മദ്യഭൂതം. ഇതേ വിധം മാനഹീനൻ താൻ പുലമ്പിട്ടു നടന്നുപോയി. അതു കഴിയേയാണ്ടൊന്നു പോയിട്ടനന്തരം ആണവൻ വീണ്ടും സ്വാമിയെ കാണുന്നിതജ്ജളൻ. ഒരു വീഴഹാസം പൊഴിച്ചുകൊണ്ട് ഈ വിധം ഗുണമിയലും അമ്മാറ് ചോദിച്ചവനോടായി, ഇപ്പോഴും മദ്യസേവയുണ്ടോ നിനക്ക്? തനിക്കെന്നുമേ എപ്പോഴും ബോധമുണ്ടായിട്ട് നടക്കുന്നിതോ ചിട്ടയ്ക്കു തന്നെ കുടിശീലമാണെന്നിനിക്കെന്നും കിട്ടിയാൽ ഇനിയിപ്പോഴും കുടിക്കുന്നതല്ലെന്നില്ല. ക്ലേശവും ഉടനെയൊരു കുപ്പി വെള്ളം വരുത്തി മഹിമ പെരുതാം ഗുരു കുപ്പി കുലുക്കിയിട്ട് മദ്യപനായി കൊടുത്തു തൃക്കൈയിനാൽ തന്നെ. അമിത സുഖമോടതു വാങ്ങി കുടിച്ചിട്ട് അലമലമിന്നിത് നല്ലതെന്നോതീടിനാൻ ഇതുവരെയും ഇത്രയും മെച്ചമായിട്ടുള്ള മധു അതു കുടിച്ചില്ല ഇത്ര നാളേക്കുമേ. ചില നിമിഷമന്ന് കഴിഞ്ഞതിൽ പിന്നവൻ ഛർദ്ദിച്ചിതങ്ങു പിൻഭവിഷം. വിവശത്വമാർ നീടിനാൻ ഇനിയുമിക മദ്യം കഴിക്കാതിരിക്കണം. പിന്നെയൊഴിഞ്ഞ് നിൻ ദുഃഖങ്ങളായുള്ളവയും ഗുരുവരകരാമ്പുജാൽ നൽകിയ തീർത്ഥത്താൽ ഗുണവൻ ഗുണം അവരുമുണ്ട്. കുടിയും നിലച്ചിത് ഗുരു കരുണായാലവൻ സുഹൃതിയായിത് ഗുണം വളരെ വർദ്ധിച്ച് കുടിയും നിലച്ചിത് ഗുരു കരുണ കാരണം മാനവും വർദ്ധിച്ച് അകൃതമതാകിയ മദ്യമൊരിക്കലും തൊടുകയുമില്ല ഞാനെന്ന് സത്യവും ചെയ്ത് തിരുവടികൾ തന്നെ കാരുണ്യമൂലമായി മാന്യമായി തന്നെ വസിച്ചവൻ ശേഷനാളിലും ഭരതൻ അഖിലാത്മകനാം ഗുരുദേവനും വിവശതകൾ പോകുവാനൊരു കുടിയനോടരുളിയ കഥാമൃതം തത്തപ്പാടിത്തന്നതുടനെ അതുപോലെ കുറിക്കുന്നു ഞാൻ മുതാ ഇതുവരെയും ഇങ്ങു കുടിച്ചു മതിച്ചതും മതിമതി നിർത്തിയിടുകയിൽ അത്തൊഴിലിപ്പോഴേതു കുമതി വരൻ സമ്മതിച്ചനുഷോ സമ്മതിച്ചെന്നുപോയി. അതു വെറുമൊരു വാക്കു തന്നെ എന്നോർത്തവനും ഒരു ദിനമതായൊന്നു നല്ല കുടിക്കൂ ഞാൻ ഓർത്തും വേണ്ടുന്നവയൊക്കെ ഒരുക്കീനാനവൻ പരിചിനോട് കുപ്പി താൻ കയ്യിലെടുത്തിട്ട് പരമരസമായങ്ങ് കുടി തുടങ്ങുമ്പോൾ ഉടനെ യഥ ശൂലവും കൊണ്ടൊരാൾ നിൽക്കുന്നു. ഉടനീത കുത്തുവാനോടിയെടുക്കുന്നു കിടുകിടെ വിറയാർന്നു പേടിച്ചരണ്ട അധദീനനായി തന്നെ വിലാപം തുടർന്നിതായവൻ. അഴകിനോട് വയൽവാസി വൃന്ദങ്ങളെത്തി ആപത്തിനുള്ള കാരണം തേടിയിടിനാരവർ. സത്യമായി തന്നെ വിവരങ്ങൾ പറഞ്ഞവൻ ഒട്ടും മറയ്ക്കാതെ ഭയചകിതനായവൻ വിവരമതെല്ലാം ഗ്രഹിച്ചവൻ അന്നേരം താൻ വീണ്ടും ഗുരുനികടത്തിലാക്കിയവനെയും ഇനിയുമരുതേ കുടിയെന്നു വിലക്കിയങ്ങ് അപ്പോഴേ ആശീർവദിച്ചയച്ചു ഗുരുവൻ. ഇതു കഥ നടന്നതു പൂത്തോട്ടയെന്നുള്ള മഹിമ പെരുതായുള്ള ക്ഷേത്ര സമീപമാം. വലിയൊരു ഭക്തന്റെ പ്രാർത്ഥന മൂലമായി വാത്സല്യപൂർവമായി ഗുരുദർശനം നൽകിയ കഥയതിവിശാലമായി തത്ത പറഞ്ഞതു കൽമഷം കൂടാതെ കുറിക്കുന്നു ഞാനിന്നു താൻ. പുകൾ പെരിയ വൈക്കത്തിനൊട്ടു വടക്കായി തൃപ്പാദം പ്രതിഷ്ഠിച്ചതായുണ്ടൊരു ക്ഷേത്രവും അതിനരികിലാണു താൻ ഈ ഭക്തന്റെ ഗേഹവും. പാരമ്പരവൂരെന്നു ചൊല്ലുന്ന ദേശത്തിലായി അനവരതമാനന്ദമോടു ഗുരുവിനെ അല്ലലില്ലാതെ പ്രാർത്ഥിപ്പൂ നിരന്തരം ദാനം. അലമലമതി സ്വാമി എന്നോതുന്ന വേളയിൽ ആനന്ദ ബാഷ്പാകുലാക്ഷനായി തിരുമായവൻ അധികതരമായുള്ള ഭക്തിയാലെപ്പോഴും മകതളിരിലിങ്ങു ഗുരുവേ പ്രതിഷ്ഠിച്ച് ഗുരുമഹിമയറിയണം ലോകരശേഷം ഗുണമതിനായൊരു പരീക്ഷ നിമിത്തമായി ഇവ പലതുമങ്ങു മനസ്സിൽ കരുതിയിട്ട് ഇതിനുടനെ വേണ്ടത് ചെയ്യുന്ന നിശ്ചയം ഇവിടെ ഇഹ ഞാനൊരു വാഴ തന്നിടും ഇവിടെ വന്ന ഫലം ഗുരുതാൻ കഴിക്കണം ഇതു കരുതിയെന്നതാം ബലം പൂക്കവൻ ഇഷ്ടത്തിനൊത്തുള്ള പ്രാർത്ഥന ചെയ്തിട്ടതാനും അങ്ങവിടെ ഒരു കുഴിതീർത്തു ഭംഗിയായി ആയതിൽ വാഴയും നട്ട ശുഭദിനത്തിലായി അതു മുതൽക്കങ്ങ് വ്രതനിഷ്ഠ പൂണ്ടവൻ താനാവുന്ന വണ്ണമേ നാമം ജപിക്കയായത് ഗുരുവിനുടെ നാമം സദാ ജപമായത് ഗുരുവിനെ നിനച്ചങ്ങ് വീടുപൊക്കീടിനാൻ മധുരതരം അതുമേറെയുള്ളൊരു കാളിപ്പഴമുണ്ടായിടുന്നൊരു വാഴ താനവൻ നട്ടതും കുഴിയതിലുമേ ഗുരുപൂജ മുന്നേ ചെയ്തു കുന്നിച്ച ഭക്ത്യ ശുശ്രൂഷകൾ ചെയ്യുമവൻ താൻ ദിനവും മതമുൻപിൽ കുളിച്ചൂത്തു വന്ദിച്ചു വാഴയ്ക്കു വെള്ളം കടയ്ക്കലായി വീഴ്ത്തിയിടുന്നു താൻ വരദനഭയൻ ഗുരുപാദമെന്നോർത്തങ്ങ വാഴയിലായി ഗുരുപൂജ ചെയ്യുന്നു നിത്യവും പെരിയതര ശുദ്ധിയായി വെള്ളം വീഴ്ത്തിയിടുവാൻ പാരം പുതുതായി കുടമങ്ങു വാങ്ങി വച്ചിത് വളവും അത വെള്ളവും വേണ്ട പോൽ ചെൽകയാൽ വാഴയും പാരം വളർന്നങ്ങ് വലുതായത് വളരും ഒരു വാഴ തന്നാകാരം കണ്ടിട്ട് വാഴ്ത്തിനാൻ സ്വാമിയെ ഭക്തരും നിത്യമായിട്ട് പരിജനുടു നാമ്പുകൾ വാഴയ്ക്കു കാണുമ്പോൾ ഭക്തന്റെ ഉൾപൂവിടർന്ന് പ്രകാശിക്കും ദൃഢം ഇലകളിതോരോന്നായി വളർന്നു വരുന്നതും ഇളക് ഇളിത കുതുകേനതന്തുട്ടനായി ഭക്തനും ഇതിന് കുലയുണ്ടായി പഴുക്കുന്ന നാളിന് ഗുരുവരനുമെത്തിയിടുമിതെന്നുടെ മന്ദിരെ വ്രതവും മത ഭക്തിയും മേറി വരികയാൽ വാഴയും താനും ഒന്നിച്ചാണ് വസിക്കുന്നത് ഹൃദയമതിലെപ്പോഴും നാരായണനാമം ഹൃദ്യമായി തന്നെ ഒരു കഴിക്കുന്നിതെപ്പോഴും
ത്രയോദശ സർഗ ആത്മോപദേശ ആത്മോപദേശതകമാണ് അടുത്തത്. ശിഷ്യാനനവേക്ഷ്യ സമ്പന്നാം ചതുർവിസാധുനേർഗുരു അബ്രവീദാത്മതത്വം താൻ വ്യക്തം പ്രസന്നധീ. ആ ശ്രീനാരായണ ഗുരുദേവൻ ധർമ്മപ്രചരണം ലക്ഷ്യമാക്കി ആലുവ അദ്വൈതാശ്രമത്തിൽ ശിഷ്യന്മാരെ ഒരുമിച്ച് വാസമുറപ്പിച്ചിട്ട് ആ ശ്രീനാരായണ ഗുരുദേവൻ ശിഷ്യന്മാരെ ആത്മാവിന്റെ തത്വങ്ങളെക്കുറിച്ച് വളരെ നല്ലവണ്ണം പറഞ്ഞു പഠിപ്പിക്കുന്ന രംഗമാണ് ഇനി പറയാൻ പോകുന്ന ഭാഗം. ശിഷ്യന്മാരിലെ ചിലരുടെ ചോദ്യങ്ങൾ കേട്ടിട്ട് നാരായണ ഗുരുദേവൻ എന്താണ് ഈ സമാധിഷക്ക സമ്പത്തി, നിത്യാനിത്യ വസ്തുവിവേകം, ഇഹാമൂത്രഫലഭോഗവിരാഗം, സമാധിഷക്ക സമ്പത്തി, മുമുക്ഷുത്വം, ഇവയെന്താണ് എന്നുള്ള ചോദ്യത്തിനായിട്ട് നാരായണ ഗുരുദേവൻ അവരോട് ഇപ്രകാരം പറഞ്ഞു. ജ്ഞാനേഞ്ഞാദരി സംവ്യാപ്യ സമുജ്ജ്വലം ഗൂഢം പരം ജഗദ്ബീജം ജഗതി ബ്രഹ്മശാശ്വതം. ആദ്യം തന്നെ നിത്യാനിത്യ വസ്തുവിവേകം എന്താണെന്നുള്ള കാര്യം പറയുകയാണ്. നിത്യമേത് അനിത്യമേതെന്നുള്ള സാമാന്യ ജ്ഞാനം, എന്താണ് നിത്യം എന്താണ് അനിത്യം, ഈ ലോകത്ത് നിത്യമായിട്ട് എന്തൊക്കെ വസ്തുക്കളുണ്ട്, നശിക്കാത്തതെന്തുണ്ട് നശിക്കുന്നതെന്തുണ്ട്, നിത്യമെന്ന് നമ്മൾ ഏതെങ്കിലും തരത്തിൽ വ്യവഹരിക്കുന്ന വസ്തു എന്താണ് ഈ നിത്യം, നിത്യത്തെക്കുറിച്ചുള്ളൊരു സാമാന്യ ജ്ഞാനം ഉണ്ടെങ്കിലേ അനിത്യം എന്താണെന്ന് അറിയാൻ പറ്റൂ. ശരീരം നിത്യമല്ല, എന്തുകൊണ്ടാണ്? ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നതുകൊണ്ട്. ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്ന ഏതൊരു വസ്തുവുണ്ടോ അത് നിത്യമല്ല. ഉണ്ടാകുന്നത് മാത്രമായിരിക്കരുത്, പിന്നെ നശിക്കുകയും ചെയ്യരുത്. അങ്ങനെ ശരീരം ഉണ്ടാകുന്നതാണ് നശിക്കുന്നതാണ്, അതുകൊണ്ട് നിത്യമല്ല. ആത്മാവ് ഉണ്ടാകുന്നതല്ല നശിക്കുന്നതുമല്ല, എന്നുള്ളതാണ്. എന്നുള്ള വസ്തുവിന് പിന്നെ ഉണ്ടാകേണ്ട കാര്യം ഇല്ല. അതായത് ബ്രഹ്മൈവ നിത്യം വസ്തു തതോ അന്യതഖിലം അനിത്യമിതി വിവേചനം, ഇതാണ് നിത്യാനിത്യ വസ്തുവിവേകം. ബ്രഹ്മൈവ വസ്തു, ബ്രഹ്മം മാത്രമേ നിത്യമായിട്ടുള്ളൂ എന്നുള്ള അനുഭവം. അന്യതഖിലം അനിത്യം, അന്യതായിട്ടുള്ളതെല്ലാം എന്താണ്? അനിത്യമാണ്, നശിക്കുന്നതാണ് എന്നുള്ളത്. ഇപ്പൊ ബ്രഹ്മം മാത്രമേ നിത്യമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും എന്തായിരിക്കും? നിത്യമല്ല എന്ന് മനസ്സിലാക്കണം. ഇവിടെ ഈ ഒരു വിവേകം ഉണ്ടാകണമെങ്കിൽ അതിന് ശാസ്ത്രജ്ഞാനവും ഗുരു ഉപദേശവും ആവശ്യമാണ്. ആവർത്തിച്ചാവർത്തിച്ചുള്ള ഗുരുവിന്റെ ഉപദേശവും ആവർത്തിച്ചാവർത്തിച്ചുള്ള ശാസ്ത്രത്തിന്റെ ശ്രവണവും, ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഇതിനെക്കുറിച്ച് വിവേചിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇഹാമൂത്ര ഫലഭോഗവിരാഗം, ഇഹസൃഗ ചന്ദന വനിതാദിഷു അമിത്ര സ്വർഗഭോഗിഷു ഇച്ഛാരാഹിത്യം ഇഹാമൂത്ര ഫലഭോഗവിരാഗം? ഈ ലോകത്തുള്ള ചന്ദനം വനിത തുടങ്ങിയിരിക്കുന്നവര്, അന്നത്തെ കാലത്ത് ചന്ദനമാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ചന്ദനം വനിതകളിലുള്ള ഇച്ഛയില്ലായ്മയും, അമുത്ര എന്ന് പറഞ്ഞ സ്വർഗലോകം, സ്വർഗലോകത്തിലുള്ള സുഖങ്ങളിലും ഇച്ഛയില്ലാണ്ടിരിക്കുക, ഇതാണ് ഇഹാമൂത്രഫല ഭോഗവിരാഗം, ഇതിലുള്ള വിരാഗം വൈരാഗ്യം. പിന്നെന്താണ് ശമാദി ഷഡ്ക സംബന്ധി ഷഡ്കം, ശമം ദമം ഉപരതി തിദിക്ഷ സമാധാനം ശ്രദ്ധ, എത്ര എണ്ണമായി? ആറെണ്ണം. അതാണ് ഷഡ്കം എന്ന് പറഞ്ഞിരിക്കുന്നത്. ശമം ദമം ഉപരതി തിദിക്ഷ സമാധാനം, ശമം മനസ്സിനെ നിയന്ത്രിക്കുക, ദമം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, ശമദമം ഉപരതി വിഹിതാനാം കർമ്മണാ വിധിനാ പരിത്യാഗ, വിഹിതങ്ങളായിരിക്കുന്ന കർമ്മങ്ങളെ വിധിപൂർവം പരിത്യജിക്കുന്ന ഉപരതി. ഇപ്പൊ സന്യാസം സ്വീകരിക്കുന്ന ആളുകൾ അതിനു മുമ്പ് ഉപദേശിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പരിത്യജിക്കുക. ഉപരതി തിദിക്ഷ സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവം ചിന്താവിലാപരഹിതം സാ തിദിക്ഷ തിദിക്ഷ നിഗദ്യതേ. സഹനം സർവദുഃഖാനാം, എല്ലാ ദുഃഖങ്ങളെയും സഹിക്കുക, അപ്രതീകാരപൂർവം പ്രതികാരമില്ലാണ്ട് സഹിക്കണം. ഒരാൾക്ക് കഴിവുകേട് കൊണ്ട് സഹനശക്തി ഉണ്ടാവും, എന്താ തിരിച്ച് പ്രതികരിക്കാൻ പറ്റാത്തതുകൊണ്ട്. അങ്ങനെയല്ല, എല്ലാ ദുഃഖങ്ങളെയും പ്രതികാരരഹിതമായിട്ട് സഹിക്കുക. ചിന്താവിലാപരഹിതം, വിലാപമില്ലാത്ത ചിന്തയോടുകൂടി ആയിരിക്കണം. സാ തിദിക്ഷ നിഗദ്യതേ, അപ്രകാരമുള്ള ചിന്തയെന്ത് പറയാം? തിദിക്ഷ സഹനശക്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ശമം ദമം ഉപരതി തിദിക്ഷ സമാധാനം, ചിത്തത്തിന്റെ ഏകാഗ്രതയാണ് സമാധാനമെന്ന് പറയാം, മനസ്സിന്റെ ഏകാഗ്രത. ശ്രദ്ധ വേദാന്ത വാക്യങ്ങളിലുള്ള വിശ്വാസം, വേദം പറയുന്നു ഈ ശരീരം നശിക്കുന്നതാണ് ആത്മാവാണ് നിത്യം, അതിലുള്ള ഒരു ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. അപ്പം ശമം ദമ ഉപരതി തിദിക്ഷ സമാധാനം ശ്രദ്ധ, ഇത്രയും കാര്യങ്ങൾ, ഇതാണ് സമാധി ഷഡ്ക സംബന്ധി. മുമുക്ഷുത്വം, അടുത്തത് നാലാമത്തെ സാധന ചതുഷ്ടയത്തിലെ നാലാമത്തതാണ് മുമുക്ഷുത്വം. മോക്ഷോ മേ ഭൂയാ ഇതി ഇച്ഛ മുമുക്ഷുത്വം, മോക്ഷം എനിക്കുണ്ടാകണമെന്നുള്ള ഒരു ഇച്ഛയാണെന്ന് മുമുക്ഷുത്വമെന്ന് പറയുക. ഇങ്ങനെ സാധനചതുഷ്ടയ സമ്പത്തോടുകൂടിയ യോഗ്യതകളായ നാലുള്ളവരായ ശിഷ്യന്മാരാൽ സന്തുഷ്ടചിത്തരായിട്ട് അവർ ഗുരുവിനോട് ആത്മതത്വത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു, ജ്ഞാനേ ജ്ഞാതിരി സംവ്യാപ്യ ജ്ഞേയച്ച സമുജ്വല ഗൂഢം വരം ജഗത്ബീജം ജഗതി ജയതി ബ്രഹ്മശാശ്വതം. നമുക്ക് ഈ ലോകത്ത് ഒരു എല്ലാ വസ്തുക്കളും മൂന്ന് രീതിയിലാണ് അറിയുക. ഒന്ന്, ഒരു വസ്തുവിനെ കുറിച്ചുള്ള അറിവ്, അല്ലെങ്കിൽ അത് അറിയുന്ന ഒരാൾ, അറിയപ്പെടാനൊരു വസ്തു, അറിയപ്പെടുന്ന വസ്തു, അറിവ്, അറിയുന്നവൻ. ഇത്രയും കാര്യങ്ങൾ, അറിവും അറിയപ്പെടുന്ന വസ്തുവും അറിയുന്നവനും കൂടെ കൂടി ചേർന്ന് പറയുന്ന പേരാണ് ത്രിപുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനേ ജ്ഞാതരി ജ്ഞേയച്ച. അറിവിലും അറിയുന്നവനിലും അറിയപ്പെടുന്ന വസ്തുവിലും സംവ്യാപ്യ സമം ഉജ്ജ്വല, വ്യാപിച്ച് ഒരുപോലെ ശക്തമായി പ്രകാശിക്കുന്ന ജഗത് ബീജം, ജഗത്തിന്റെ അഭിന്ന നിമിത്തോപാദാന കാരണമായി നിലനിൽക്കുന്ന, എന്ന് പറഞ്ഞാൽ ജഗത്തിൽ നിന്ന് ഭിന്നമല്ലാത്ത ഒരു നിമിത്ത കാരണമായി നിലനിൽക്കുന്നതും ഉൽപ്പത്തി വിനാശങ്ങൾക്ക് വിധേയമാകാത്തതും, ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നുള്ള വിനാശങ്ങൾക്ക് വിധേയമാകാത്തതും, നിത്യമായി നിലകൊള്ളുന്നതും, പ്രമാണങ്ങൾ കൊണ്ട്, സാധാരണ ലൗകികമായ പ്രമാണങ്ങൾ കൊണ്ട് സാധാരണക്കാരന് ഗ്രഹിക്കാൻ പറ്റാത്തതുമായ, അല്ലാത്തതുമായിരിക്കുന്ന പരമം, എല്ലാറ്റിനും ഉപരിയും എല്ലാറ്റിനേക്കാളും ഉത്കൃഷ്ടവുമായിരിക്കുന്ന, പരിലസിക്കുന്ന ബ്രഹ്മവസ്തു, ബ്രഹ്മം അഥവാ ആത്മാവെന്ന് പറയുന്ന വസ്തു സർവോത്കർഷേണ വിജയതേ, എല്ലാ ഉത്കർഷത്തിലും വിജയിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതിനെന്തു വേണം? ഇന്ദ്രിയാണി നിയമന്തർമുഖ ബ്രഹ്മനിരന്തരം ഉപാസീനപടന്തിയേതാൻ ഉപദേശാൻ മുമുക്ഷവ. എല്ലാ ദുഃഖങ്ങളും അനുഭവിച്ചിട്ട് ഇനി ഈ ദുഃഖമേ വേണ്ട, ഇനി ഈ ജന്മത്ത് യാതൊരു ദുഃഖത്തിന്റെയും പുറകെ വേണ്ട, എനിക്ക് മോക്ഷം മാത്രം മതി. ബഹുജന്മാർജിത കർമ്മവശേഷം തിരുമുൽക്കാഴ്ച നിനക്ക് ഹേ വെച്ചേ, ജനി മരണങ്ങൾ എനിക്കിനി വേണ്ട, പരിപാലയമാം നാരായണ ജയ എന്ന് എഴുത്തച്ഛനും പറയും. അനേകം ജന്മങ്ങളിൽ ആർജിതമായിരിക്കുന്ന കർമ്മങ്ങളെ മുഴുവൻ ഭഗവാനിൽ സമർപ്പിച്ചു വെച്ചിട്ട് ജനി മരണങ്ങൾ എനിക്കിനി വേണ്ട എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ, അങ്ങനെയുള്ളവൻ മുമുക്ഷുവായിട്ടുള്ളവൻ, മോക്ഷത്തിന് ആഗ്രഹിക്കുന്നവൻ. ഒരാള് ഒരു 70 വയസ്സുവരെ ജീവിച്ചിരുന്ന ഒരാളോട് അവരുടെ ജീവിതത്തിന്റെ ആകെ കൂടിയ തുക എന്താണെന്ന് ചോദിച്ചു നോക്കി, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന 70-60 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരൊന്ന് ചിന്തിച്ചു നോക്കി, എന്താ ജീവിതം? വല്ല സുഖവും കിട്ടിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ എന്ന് കൈപൊക്കുക. സന്തുഷ്ടമായ കുടുംബജീവിതം നയിച്ച ഒരാളെങ്കിലും ഉണ്ടോ എന്ന് കൈപൊക്കുക. ഇത് തന്നെയാണ് നമ്മുടെ സ്വഭാവം. എങ്ങോട്ടെങ്കിലും നോക്കുക, അവനവനെ തന്നെ നോക്കിക്കൂടെ, പുറകിലോട്ട് നോക്കുകയാണ് ആരെങ്കിലും കൈപൊക്കിയോന്ന്. എന്തുകൊണ്ട് നമുക്ക് കൈപൊക്കാൻ പറ്റുന്നില്ല? അതാണ് നമ്മളിലേക്കുള്ള ചിന്ത. ഒരിക്കലൊരു ധനികൻ തന്റെ ധനമെല്ലാം എടുത്തുകൊണ്ട് യാത്ര ആരംഭിച്ചു. ഒരു സത്രത്തിൽ പോയി താമസിച്ചു. അവിടെ താമസിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ ധനമുണ്ടെന്ന് കണ്ട ഒരു കള്ളൻ ഇദ്ദേഹത്തോടൊപ്പം കൂടി. 3 ദിവസം ഇദ്ദേഹത്തോടൊപ്പം താമസിച്ചു. 3 ദിവസം താമസിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ നിന്ന് എന്ത് മോഷ്ടിക്കാൻ പറ്റിയില്ല? ധനം. ഉറക്കം നിന്നത് മാത്രം മിച്ചം. എന്ത് ചെയ്യും? ധനിയൻ ഉറങ്ങിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ബാഗ് മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കും, ഒന്നും കിട്ടൂല. തലേണയുടെ അടിയിൽ പരിശോധിച്ച് നോക്കും, ഒന്നും കിട്ടൂല. അവിടെ എല്ലാം പരിശോധിച്ച് നോക്കിയിട്ടും ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ഇങ്ങനെ ഇദ്ദേഹത്തിന് വളരെ ക്ലേശം തോന്നി. എന്താ ഇയാൾ എവിടെ ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇത്രയധികം നോക്കിയിട്ട് 3 ദിവസം ഉറക്കം നിന്നല്ലാണ്ട് യാതൊരു പ്രയോജനമില്ല. അവസാനം ദേഷ്യം വന്ന കള്ളൻ ധനിയനോട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല അത്ഭുത സിദ്ധിയുണ്ടോ മനുഷ്യ? രാത്രി ഒന്നും നിങ്ങളുടെ 5 പൈസ ഇല്ല, പകൽ നിങ്ങൾ നല്ലോണം പൈസ വ്യയം ചെയ്യുന്നുണ്ട്. ഉടനെ കള്ളനോട് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ പണം ഉണ്ടാക്കാൻ മാത്രമല്ല പഠിച്ചത്, പിന്നെന്താ, അത് ചെലവഴിക്കാനും പഠിച്ചിട്ടുണ്ട്. നീ എന്റെ കൂടെ കൂടിയപ്പം തന്നെ എനിക്ക് മനസ്സിലായിരുന്നു നീ ഒരു കള്ളനായിരുന്നു. അങ്ങനെയാണ്. പഴമക്കാർക്കെല്ലാം ഒരു ഗുണമുണ്ടായിരുന്നു, ഒരാളെ കണ്ടാൽ അയാൾ കള്ളനാണോ, ഇപ്പോഴാണ് ബുദ്ധിമുട്ട്, കള്ളനാണോ അല്ലാത്ത ആളാണോ എന്ന് നല്ലവണ്ണം തിരിച്ചറിയാൻ സാധിച്ചിരുന്നു. ഇങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് നീ എന്റെ കൂടെ കൂടിയപ്പോ നീ ഒരു കള്ളനാണെന്ന് മാത്രം ചിന്തിക്കുക മാത്രമല്ല ഞാൻ ചെയ്തത്, പിന്നെന്താ ചെയ്തത്? നീ എപ്പോഴും ധനത്തെ അന്വേഷിക്കുക എവിടെയായിരിക്കും? നിന്നിലല്ല, എവിടെയായിരിക്കും? എന്നിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് നീ ഒന്ന് മാറിക്കെന്ന് പറഞ്ഞ് അവന്റെ പായിൽ നിന്ന് അവനെ മാറ്റിയിട്ട് അവന്റെ തലയിനടിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബാഗെടുത്തു. ഈ കള്ളന്മാർക്കെല്ലാം ഉള്ളൊരു ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരിലേക്ക് തിരിഞ്ഞു നോക്കില്ല, പിന്നെന്ത് ചെയ്യും? പുറകോട്ട് നോക്കും. മനസ്സിലായ? അവരിലേക്ക് തിരിഞ്ഞു നോക്കാൻ അവർക്ക് സാധിക്കില്ല. അപ്പൊ നമ്മൾ സത്യസന്ധരാണെങ്കിൽ, സത്യസന്ധരാണെങ്കിൽ നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കണം. നമ്മളിലേക്ക് നോക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് യാതൊന്നും അറിയാൻ സാധിക്കുകയില്ല. അതാണ് ഇവിടെ പറയുന്ന കാര്യം. മുമുക്ഷു, മോക്ഷത്തെ ആഗ്രഹിക്കുന്നവനായിരിക്കുന്ന മുമുക്ഷു, നിശേഷ ദുഃഖമില്ലാത്തതായിരിക്കുന്ന മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ഇന്ദ്രിയാണി നിയമ്യ, ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചിട്ട്. ഏതൊക്കെ ഇന്ദ്രിയങ്ങൾ? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊക്ക് തുടങ്ങിയിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട്. അന്തർമുഖസന്ധ, അന്തർമുഖനായിരിക്കണം, ഏകാഗ്രചിത്തനായിരിക്കണം. കുറച്ചു നേരം പോയി ക്ഷേത്രത്തിൽ പോകുമ്പോൾ കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് നോക്കണം. കണ്ണടച്ചിരുന്ന് ക്ഷേത്രത്തിലാണ് ഇരിക്കുന്നത്, എവിടെയാ? ക്ഷേത്രത്തിലാണ്. അപ്പോഴും സാമ്പാർ അളക്കുന്ന കാര്യമായിരിക്കും ആലോചിച്ചത് കഴിഞ്ഞ ദിവസം. എന്താ കാര്യം? ഇരിക്കുന്നിടത്തെക്കുറിച്ചും ഇരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും വിസ്മരിച്ചു പോകും. നമ്മൾ ആലോചിക്കുന്ന എന്താ? വേറെ പല കാര്യങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ ഇന്ദ്രിയങ്ങളെ അന്തർമുഖരാകാണ്ട്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് അന്തർമുഖരായിക്കൊണ്ട്, ഏകാഗ്രചിത്തന്മാരായിക്കൊണ്ട്, ബ്രഹ്മ ഉപാസനസന്ധ, ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരായിട്ട് എന്ത് വേണം? ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരായിക്കൊണ്ട് നമ്മൾ ജീവിച്ചിട്ട് ബ്രഹ്മത്തെ ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതെല്ലാം കൃതികളാണോ ആചാര്യന്മാരാൽ എഴുതപ്പെട്ടിരിക്കുന്നത്, ആ കൃതികളുടെ ആത്മതത്വ പ്രതിയാദങ്ങളായ വേദാന്ത വാക്യങ്ങളെക്കുറിച്ച് ആദരപൂർവം നിരന്തരം ദീർഘകാലം പഠിക്കുകയും മനനം ചെയ്യുകയും വിചാരം ചെയ്യുകയും വേണം. ശ്രവണ മനന നിധിധ്യാസം, കേൾക്കുക, ആ കേൾക്കുന്ന കാര്യത്തെക്കുറിച്ച് മനനം ചെയ്യുക, പിന്നീട് വിചാരം ചെയ്യുക. ലോകത്തുള്ള ആളുകൾക്ക് ഈ മൂന്ന് ഗുണങ്ങൾ ആധ്യാത്മിക കാര്യങ്ങളിലില്ല. എന്തൊക്കെയാ? ശ്രവണവും മനനവും നിധിധ്യാസനവും. ശ്രവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊരു രാക്ഷസൻ ഒരു രാജകൊട്ടാരത്തിൽ ചെന്നു, എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, എന്റെ കയ്യിൽ മൂന്ന് പ്രാവുകളുണ്ട്, ഇതിലേതാണ് ഉത്തമമെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊല്ലും, രാജാവിനെയും കൊല്ലും, ഇവരെ എല്ലാവരെയും കൊല്ലും. രാജാവ് വകച്ചു, എന്താ? ബാഹ്യരൂപത്തിൽ ഒരേപോലെ ഇരിക്കുന്ന ഈ പ്രാവുകളെ എങ്ങനെയാണ് ഞാൻ എന്ത് പറയുക, വേർതിരിച്ച് ഈ പ്രാവാണ് ശ്രേഷ്ഠം, ഈ പ്രാവാണ് ശ്രേഷ്ഠമെന്ന് പറയാൻ എങ്ങനെയാ സാധിക്കുക? മൂന്ന് പ്രാവുകളാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരേപോലെ ഇരിക്കുന്നത്, ഇതിലേത് ശ്രേഷ്ഠമെന്ന് എനിക്ക് പറയാൻ സാധിക്കുകയില്ല. പകച്ചു നിന്ന രാജാവും മന്ത്രിമാരും മറ്റുള്ളവരും എല്ലാവരും ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോഴത്തേക്ക് അതിലെ ഒരു സാധാരണ ഒരാൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ഞാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. അപ്പം പറഞ്ഞ് ജീവൻ വെടിയാൻ തയ്യാറായിട്ടേ പരീക്ഷിക്കാവൂ. കാര്യം എന്താ? ഈ രാക്ഷസനോട് യുദ്ധം ചെയ്യാൻ നമുക്ക് പറ്റില്ല, അത്ര ശക്തിമാനാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഇല്ല, മൂന്ന് ചെറിയ കമ്പികൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മൂന്ന് ചെറിയ കമ്പികൾ കൊണ്ടുവന്നു. ആദ്യത്തെ കമ്പി ഒരു പ്രാവിന്റെ ചെവിയിൽ കൂടെ കടത്തിവിട്ടു, മറ്റേ ചെവിയിൽ കൂടെ ഇറങ്ങിപ്പോയി. രണ്ടാമത്തെ പ്രാവിന്റെ ചെവിയിൽ കൂടെ ഒരു കമ്പി കടത്തിവിട്ടു, അത് വായി കൂടെ ഇറങ്ങിപ്പോയി. മൂന്നാമത്തെ പ്രാവിന്റെ ചെവിയിൽ കൂടെ ഒരു കമ്പി കടത്തിവിട്ടു, അത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി. എന്നിട്ട് ഈ സാധാരണ പ്രജ രാജാവിനോടും രാക്ഷസനോടുമായിട്ട് പറഞ്ഞു, ലോകത്തുള്ള ജനങ്ങളെല്ലാം ഇങ്ങനെ ഒരു ചെവി കൂടെ കേട്ടാൽ നല്ല കാര്യങ്ങൾ മറു ചെവി കൂടെ കടത്തിവിടും. കെട്ട കാര്യമാണെങ്കിൽ ഒരു ചെവി കൂടെ കേട്ടത് വായി കൂടെ അവർ പറയും. അതാണ് രണ്ടാമത്തത്, ചെവി കൂടെ കുത്തി വായി കൂടെ വന്നത്. ഇങ്ങനെയുള്ള ഇപ്പൊ ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് തന്നെ നമശിവായും പറഞ്ഞ് നിങ്ങൾ പറ്റുള്ളൂ. അങ്ങനൊരു വലിയ ഗുണമുണ്ട്. കാര്യം ഇതൊന്ന് ഓർത്തു വയ്ക്കാനുള്ള മനസ്സോ അതിനുള്ള വിഷയമോ അതിനുള്ള സാഹചര്യമോ നമുക്ക് നമ്മുടെ വീടുകളിൽ ഇല്ലാണ്ടായി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പ്രാവിന്റെ ചെവി കുത്തി ചില ആളുകളുണ്ട്. എന്ത് കേട്ടാലും വായി കൂടെ പറയുക മാത്രമല്ല, പിന്നെന്ത് ചെയ്യും? അവരെല്ലാം ഹൃദയത്തിലേക്ക് ഒതുക്കി വയ്ക്കും. ഇവിടെ വേദാന്തം എന്ന് പറയുന്നത് വളരെ രഹസ്യമായൊരു വിദ്യയാണ്. ആ രഹസ്യവിദ്യ പഠിക്കുന്ന ആളുകൾ ഹൃദയത്തിലേക്കാണ് അത് ഒളിപ്പിച്ചു വെക്കേണ്ടത്. കാര്യം എന്താ? അവന്റെ ജീവിതത്തിനും മറ്റുള്ളവരുടെ ജീവിതത്തിനും വഴികാട്ടിയായും വെളിച്ചമായും നിലനിൽക്കുന്നത് ഈ വേദാന്തമാണ്. അദ്വൈത വേദാന്തം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വഴികാട്ടിയാണ്. കാര്യം ശരീരാഭിമാനമുള്ള മനുഷ്യരെ മുഴുവൻ ശരീരാഭിമാനം ഇല്ലാണ്ടാക്കണമെങ്കിൽ അദ്വൈത വേദാന്തത്തിന്റെ പഠനം അവശ്യം വേണ്ടുന്നതാണ്. അതുദ്ദേശിച്ചാണ് നാരായണ ഗുരുദേവൻ ആത്മോപദേശതവും രചിച്ചിട്ടുള്ളത്. സർവതോമുഖമായ ഉത്കർഷത്തിന് ആത്മോപദേശതകം നമുക്ക് ഉപകരിക്കും. എല്ലാ കാര്യങ്ങളും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. മതത്തെക്കുറിച്ചുണ്ട്, ആത്മാവിനെക്കുറിച്ചുണ്ട്, ഒരു മനുഷ്യൻ മറ്റവരോട് ചെയ്യുന്ന കർമ്മങ്ങളിലുള്ള ദോഷത്തെക്കുറിച്ചുണ്ട്. ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൽ ആത്മോപദേശം കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഗുരു അവിടെ ഉപദേശിച്ചിരിക്കുന്നു. അതിനാദ്യം വേണ്ടുന്നത് ഇവിടെ പറഞ്ഞു എന്താ? ഇന്ദ്രിയങ്ങളെല്ലാം അന്തർമുഖരാക്കിക്കൊണ്ട് ഉപദേശിക്കണം.
കരണേന്ദ്രിയ ദേഹാദി ജ്ഞാതം സർവമിദം ജഗത് ചിദാകാശേ ജ്വലൻ ഭാനു ഇതി വേദ്യം വിവേകത. അല്ലയോ ശിഷ്യന്മാരെ, കരണേന്ദ്രിയ ദേഹാദി മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം, ഏതൊക്കെയാണ്? മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം, ഈ നാലു പേരാരൊക്കെയാണെന്നറിയോ? നാലു പേര് ഒരാളായിട്ടാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. നാലു പേർക്കും നാല് കർമ്മങ്ങളാണ്. മനസ്സ്, മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് പറയുന്ന ലക്ഷണം സങ്കല്പ വികല്പാത്മകം മനഃ. കാര്യങ്ങളെക്കുറിച്ച് സങ്കല്പിക്കുക, ആ സങ്കല്പിച്ച കാര്യത്തെ വികല്പം സൃഷ്ടിക്കുക, ഇതാരുടെ സ്വഭാവ? മനസ്സിന്റെയാണ്. നിങ്ങളിവിടെ ഇരിക്കുക, ഇരിക്കുമ്പോഴൊക്കെ വിചാരിക്കും വളരെ സാധുക്കളായിട്ടാണ് ഇരിക്കുന്നത്, ഇത്രയും പാപങ്ങൾ ഈ ലോകത്തെങ്ങുമില്ല, എന്താ കാര്യം? അത്രയധികം വളരെ സാധുവായിരുന്നാലേ ഇത് കേൾക്കാൻ പറ്റുള്ളൂ. ഇച്ചിരിയൊക്കെ ഇതിലോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് അകത്തോട്ടൊന്നും പോവില്ല. അങ്ങനെ വളരെ സാധുക്കളായിട്ട് മനസ്സ് സങ്കല്പിക്കുന്ന കാര്യങ്ങൾക്ക് വികല്പം സൃഷ്ടിക്കുന്ന മനസ്സും, ചിത്തം, ചിത്തം എന്ന് പറയുന്നതും മനസ്സും ചിത്തവും രണ്ടാണ്. ചിത്തം എന്ന് പറഞ്ഞാൽ സ്മരണാത്മീയമായ കർമ്മം ചെയ്യിക്കുന്നതാണ് ഏത്? ചിത്തം. പക്ഷേ ചിത്തം ചെയ്തോ ഹൃദയം എന്ന് പ്രയോഗം കാണുന്നുണ്ടെങ്കിൽ കൂടി ഇവിടെ ചിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മരണ, ഓർമ്മിക്കുന്നത്. ബുദ്ധി, നിശ്ചയാത്മീയ ബുദ്ധി, കാര്യങ്ങളെ നിശ്ചയിക്കുന്നതാണ് ആര്? ബുദ്ധി. അഹങ്കാരം, എല്ലാത്തിലുള്ള ഞാനെന്നുള്ള അഭിമാന ബോധത്തെ വർദ്ധിപ്പിക്കുന്നതാണ് ഏത്? അഹങ്കാരം. ഇങ്ങനെ നാല് മനസ്സിന് വൃത്തിഭേദങ്ങളുണ്ട്. എത്ര വൃത്തിഭേദങ്ങളാ? നാല്. ഏതൊക്കെയാണ്? സങ്കല്പ വികല്പം കൊണ്ടുള്ളതും അത് മനസ്സ്, ചിത്തം എന്ന് പറയുന്നത് സ്മരണ, ബുദ്ധി എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത്, അഹങ്കാരം എന്നുള്ളത് അഭിമാനബോധത്തെ വളർത്തുന്നത്. ഇങ്ങനെ നാല് വൃത്തിഭേദമനുസരിച്ച് നാലായി വിഭജിക്കപ്പെടുന്ന അന്തഃകരണവും കർണം, തൊക്ക്, അക്ഷി, ജിഹ, ഘ്രാണം എന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ജ്ഞാനേന്ദ്രിയം എന്ന പേര് ഇതിന് വന്നിരിക്കുന്നത്. ജ്ഞാനത്തെ ഉണ്ടാക്കുന്നത് കണ്ണുകൊണ്ട് രൂപത്തെ കാണുന്നു, കാണുന്നില്ല ആ കണ്ണെന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ്? രൂപത്തെ പ്രത്യക്ഷീകരിക്കാൻ കണ്ണ് ഉപകരിക്കുന്നുണ്ട്. രൂപപ്രത്യക്ഷത്തിന് കണ്ണ് അറിവ് നൽകുന്നുണ്ട്. അതിനെ എന്തു പറയും? കണ്ണ് ജ്ഞാനേന്ദ്രിയമാണ്. ചെവി ശബ്ദത്തെ കേൾക്കുന്നു, അതും ജ്ഞാനേന്ദ്രിയമാണ്. മൂക്ക് മണക്കുന്നു, അതും ജ്ഞാനേന്ദ്രിയമാണ്. കൈ സ്പർശിക്കുന്നു, അതും ജ്ഞാനേന്ദ്രിയമാണ്. നാക്ക് രുചിക്കുന്നു, അതും ജ്ഞാനേന്ദ്രിയമാണ്. ഇങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും പിന്നെയോ വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥം തുടങ്ങിയിരിക്കുന്ന 5 കർമ്മേന്ദ്രിയങ്ങളും
തത്തുല്യമായ മറ്റു വസ്തുക്കൾ ഉൾപ്പെട്ട സർവം ഇതം ജ്ഞാതം ജഗത്, ഈ എല്ലാ അറിയപ്പെടുന്ന വസ്തുക്കളും ചേർന്ന് ജഗത്ത് ചിദാകാശേ ജ്വലൻ ഭാനു ഭവതി ഇതി. ചിദാകാശമെന്ന് വ്യവഹരിക്കപ്പെടുന്ന ഹൃദയാകാശത്തിൽ ഉദിച്ചൊറന്ന് പ്രകാശിച്ചു നിൽക്കുന്ന സൂര്യനാണ്. ആ സൂര്യനെ എന്തു പറയാം? സാക്ഷാൽ പരബ്രഹ്മെന്ന് പറയാം. ഉഷ്മാഭിഹി വിവേകത വേദ്യം ഭവതി, നിങ്ങളാൽ ആത്മാനാത്മ വസ്തുവിവേകം വഴി ഗ്രഹിക്കപ്പെടേണ്ടതാകുന്നു. വിവർത്താ ബ്രഹ്മണോ ഭൂത പഞ്ചകം വേദാദിയ തദ്ബ്രഹ്മൈവേദി ബോദ്ധവ്യം വിജയസാഗരേതം. ഇവ കാര്യങ്ങളെക്കുറിച്ച് ഒരു സപ്താഹത്തിലെ എത്രത്തോളം പറയാൻ പറ്റുമെന്നുള്ളത് വ്യക്തമല്ല. കാര്യം വളരെ ഗഹനമായ വേദാന്തതത്വമാണ് നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ട് വളരെ വിശദീകരിച്ചതിന്റെ അർത്ഥം എടുത്തു പോയാൽ 7 ദിവസം കൊണ്ട് തീരുന്നതല്ല. അതുകൊണ്ട് ഓടിച്ചു വിടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേദാന്ത ഈ ശിബിര പഠനം ഒക്കെ വയ്ക്കുമ്പോൾ അതിലൂടെ തന്നെ ഇതൊക്കെ അറിയാവുന്ന ആളുകൾ വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. വേദാദി ഭൂതപഞ്ചകം, ആകാശം, വായു, തേജസ്, ജലം, പൃഥ്വി എന്ന പഞ്ചമഹാഭൂതങ്ങൾ, ഇതാണ് ഭൂതം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ആകാശം, ഭൂമി, അപ്പ്, ജേജസ്, തേജസ്, ജലം. ഇതൊക്കെയാണ് ആകാശം. ഒന്നാമത്തെ വേദാദി പഞ്ചകത്തിൽ പറയുന്ന ആകാശം, ആകാശം എന്ന് പറഞ്ഞാൽ അവകാശത്തിന് ഇരിപ്പിടം നൽകുന്നതിനെ എന്ത് പറയാം? ആകാശം എന്ന് പറയാം. അപ്പൊ ഇവിടെ എല്ലാം ആകാശമാണ്. മേപ്പോട്ട് നോക്കിക്കാണുന്ന മേഘപടലങ്ങളെ അല്ല ആകാശം എന്ന് പറയുന്നത്. ഏതൊരു വസ്തുവിനും ഇരിപ്പിടം നൽകുന്ന എവിടമുണ്ടോ അവിടം ആകാശമാണ്. വായു സഞ്ചരിക്കുന്നതാണ്. വായുവിനെ ആരും കണ്ടിട്ടില്ല, ഉണ്ടോ? ആരും കണ്ടിട്ടില്ല. പിന്നെന്താ, ഇല അനങ്ങുകയും മറ്റുള്ളത് ചലിക്കുന്നതും കാണുമ്പം വായു സഞ്ചാരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. രൂപമില്ലാത്ത അരൂപിയായ വസ്തുവിനെ മറ്റ് പ്രമാണങ്ങളിലൂടെ നമ്മൾ കാണുന്നു. വായു, തേജസ്, ജലം, പൃഥ്വി, ഭൂമി. തേജസ് എന്ന് പറഞ്ഞാൽ അഗ്നി. അപ്പം ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇത് 5 എണ്ണമാണ് ഈ ലോകസൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത്. ഏതൊക്കെയാണ് 5 എണ്ണം? അതിനൊരു പ്രത്യേക മെത്തേഡ് ഉണ്ട്, ചുരുക്കി പറയാം. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവർന്നിരിക്കാമെങ്കിൽ പറയാം. അപ്പോ അധികം പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി. ഈ ലോകത്തെ സൃഷ്ടിക്കാൻ ഈ 5 പേരാണ് കാരണം. ഭഗവാൻ സത്വം, രജസ്, തമസ്, 3 ഗുണങ്ങളെ ആശ്രയിച്ചിട്ട് ഈ 5 എണ്ണം കൂടെ കൂടിക്കലർന്നിട്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നത്. അതിലേതൊക്കെയാണ്? ആകാശം എന്ന് പറയുന്നതാണ് ആദ്യം പറഞ്ഞത്. ആകാശം ഒരു ഉരുണ്ടിരിക്കുന്ന വസ്തുവായി സങ്കല്പിക്കുക, മനസ്സിലായില്ല, വെറുതെ ഒന്ന് സങ്കല്പിക്കുക. അതിനെ 4 ആയിട്ട് ഭാഗിക്കുക. എത്രയാണ്? 4 അല്ല, പകുതി ഭാഗം 2 ആയിട്ട് ഭാഗിക്കുക. എത്ര ആയിട്ടാ? 2. അതിലെ ഒരു ഭാഗം ഒന്ന് മാറ്റിവെക്കുക. പകുതി ഭാഗം അവിടെ ഇരിക്കട്ടെ, അത് ആകാശമായിട്ട് ഇരിക്കുന്നു. ഇനി പകുതി ഭാഗം ഉണ്ടല്ലോ, ആ പകുതി ഭാഗത്തെ 4 ആയിട്ട് പകുക്കുക. പകുതി എന്ത് ചെയ്യണം? ഇത് മനസ്സിലാക്കുകയെ വേണ്ടുള്ളൂ, എഴുതി വെച്ച് പഠിക്കേണ്ടല്ല. മനഃപ്പാഠമാക്കേണ്ടത് വല്ല ശ്ലോകങ്ങൾ ബുദ്ധിപൂർവം പഠിക്കണം. അപ്പൊ എന്ത് വേണം? ഈ ആകാശത്തിന്റെ 4 ഭാഗത്തെ വീണ്ടും പകുതിയെ ഒരു ഭാഗം മാറ്റിവെച്ചിരിക്കുന്നു, ബാക്കി പകുതി ഭാഗത്തെ 4 ആയിട്ട് ഭാഗിച്ചു. എത്രയായിട്ട് ഭാഗിച്ചു? 4 ആയിട്ട്. എന്താ ചെയ്യേണ്ടത് ഈ 4 ആയിട്ട് പകുത്തത്? ആകാശമൊഴികെയുള്ള ഭൂമി, ജലം, അഗ്നി തുടങ്ങിയിരിക്കുന്നതിലെ വായു, ഭൂമി, ജലം, അഗ്നി, വായു, ഇതിലേക്ക് കലർത്തുക. ഇതിലേക്കൊക്കെയാണ്? ആകാശത്തിന്റെ ഒരു ഭാഗത്തെ മാറ്റിവെക്കുകയും ഒരു ഭാഗത്തിലെ 4 ആയിട്ട് ഭാഗിച്ചതിലെ ഓരോ ഭാഗത്തെ എടുത്ത് വായു, അഗ്നി, ജലം, ഭൂമി ഈ 4 എണ്ണത്തിൽ കലർത്തുക. ഓക്കെ ആയി. ഇനി അടുത്തെടുക്കേണ്ട വായുവിനെ ഇതേപോലെ 2 ആയിട്ട് പകുത്തിട്ട് ആ 2 ആയിട്ട് പകുത്തതിന്റെ ഒരു ഭാഗത്തെ എടുത്ത് 4 ആയിട്ട് പകുക്കുക. അത് പകുത്തിട്ട് അതെന്ത് ചെയ്യും? വായു ഒഴികെയുള്ള പഞ്ചമഹാഭൂതങ്ങളിലെ 4 എണ്ണത്തിൽ കലർത്തുക. ഏതൊക്കെയാണ്? ആകാശം, അഗ്നി, ജലം, ഭൂമി, വായു ഒഴികെയുള്ള കലർത്തുക. ഇനി തേജസ്സിനെ, അഗ്നിയെയും 2 ആയിട്ട് പകുത്ത് അതിലെ ഒരു ഭാഗത്തെ 4 ആയിട്ട് പകുത്ത് അഗ്നി ഒഴികെയുള്ള ജലം, ഭൂമി, ആകാശം, വായുവിൽ കലർത്തുക. മനസ്സിലായ? ഇനി ജലത്തെ എടുത്ത് 2 ആയിട്ട് പകുത്ത് ആ 2 ആയിട്ട് പകുത്തിലെ ഒരു ഭാഗത്തെ എടുത്ത് 4 ആക്കിയതിനു ശേഷം ജലമൊഴികെയുള്ള ബാക്കിയുള്ളത് 4 എണ്ണത്തിൽ കലർത്തുക. മനസ്സിലായ? പൃഥ്വി, ഭൂമിയെ എടുത്തു 2 ആയിട്ട് പകുത്തു, എന്നിട്ട് അതിലെ 2 ആയിട്ട് പകുത്ത് ഒരു ഭാഗത്തെ എടുത്ത് 4 ആക്കി 4 എണ്ണത്തെ ആകാശം, വായു, അഗ്നി, ജലത്തിലേക്ക് കലർത്തുക. ഇനിയിപ്പൊ നോക്കി എല്ലാത്തിലും എല്ലാം പെട്ടെന്ന് നോക്ക്, മനസ്സിൽ ഞാൻ പറയുന്ന ഒരു ചിത്രരൂപത്തിൽ പതിയണം. എല്ലാ എല്ലാത്തിലും എല്ലാം ഉണ്ടോ ഇല്ലയോ? എല്ലാം. എന്താ, നമ്മൾ ഇത് നാലായിട്ട് പകുക്കുമ്പോൾ ഏതൊന്നാണോ ഇത് വേണ്ടാത്തത് അതിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനും കൂടെ കൂട്ടി യോജിപ്പിച്ചു. യോജിപ്പിച്ചോ ഇല്ലേ? ഇങ്ങനെയാണ് പഞ്ചമഹാഭൂതങ്ങൾ ജഗത്തിന്റെ സൃഷ്ടിക്ക് കാരണമായിട്ട് എല്ലാം കൂടെ കൂടിക്കലർന്ന് ഇരിക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെ മനസ്സിലാക്കി വെക്കണം വേദാന്തം. ഇവിടെ പറയുകയാണ്, ഇങ്ങനെ ജഗത്തിന്റെ ആധാരഭൂതമായിരിക്കുന്ന യാതൊരു പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചമുണ്ടോ അത് ഈ ആത്മാവിന്റെ അഥവാ ബ്രഹ്മത്തിന്റെ വിവർത്തമാകുന്നു. ആത്മാവിന്റെ അഥവാ ബ്രഹ്മത്തിന്റെ എന്താണ്? വിവർത്തമാണ്. അതെന്ത് ചെയ്യണം? അത് തസ്മാത്, ആ കാരണത്താൽ ഭൂതമാകട്ടെ, പഞ്ചമഹാഭൂതങ്ങൾ ആകാശം തുടങ്ങിയിരിക്കുന്ന അഞ്ചെണ്ണം, എപ്രകാരം സമുദ്രത്തിലെ തിരമാലകളെ സമുദ്രം തന്നെയായിരിക്കുന്നു, അപ്രകാരം ഈശ്വരൻ തന്നെയാണത്, ബ്രഹ്മം തന്നെയാണ്. ഇവിടെ വേദാന്തത്തിൽ ഈശ്വരനും ബ്രഹ്മവും രണ്ടാണ്, അതും കൂടെ അറിഞ്ഞു വെച്ചോണം ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. ഈശ്വരൻ എന്ന് പറഞ്ഞ മായോപാധിയോട് കൂടിയിരിക്കുന്ന ചൈതന്യത്തെയാണ് എന്ത് പറയുക? ഈശ്വരൻ. ഈശ്വരൻ മായയെ വെച്ചിട്ടുണ്ട്. ആരാണ് മായ? ലക്ഷ്മി ദേവി ആണോ അല്ലേ? അപ്പൊ ലക്ഷ്മി ദേവി മായോപാധിയോടുകൂടിയ ചൈതന്യം ഈശ്വരൻ, വിശുദ്ധ ചൈതന്യമാണ് ആത്മാവെന്ന് പറയുന്നത്, അതിൽ മായയില്ല എന്നുള്ളതാണ്. വിവർത്തോ ബ്രഹ്മണോ ഭൂതപഞ്ചകം വേദാദ്യ തദ്ബ്രഹ്മേതി ബോദ്ധവ്യം നീജേ സാഗരേയഥാ. ഇവിടെ പറയാണ്, നിങ്ങളെല്ലാവരും കൂടെ ഇരുട്ടത്ത് ഇങ്ങനെ സഞ്ചരിക്കാന്ന് വയ്ക്കുക. ഒരാള് കുളിക്കാൻ പോയി. പഴയ കാലത്ത് പഞ്ചായത്ത് കിണറാ ഒരുപാട്. കുളിക്കാൻ പോകുമ്പോൾ അന്നത്തെ കാലത്ത് നാട്ടുകാർക്ക് എല്ലാവർക്കും കൂടെ ഒരു കിണറാണ്. അയാൾ കുളിക്കാൻ പോയ സമയത്ത് ഈ പഞ്ചായത്ത് കിണറ്റിൽ നിന്ന് വെള്ളം കോരി വെച്ച് കുളിക്കണം. അപ്പൊ വയലിൽ കൂടി ഇങ്ങനെയാണ് പോകുന്നത്, നടന്നു പോകുന്നത്. ഇയാളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക്, കുളിക്കാനായിട്ട് പോകുന്ന വഴിക്ക് ബക്കറ്റും കൂടെ എടുത്തിരുന്നു. അവിടെ ചെന്ന് വെള്ളം കോരി വെച്ച് കുളിച്ചു. കുളിയും കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിക്ക് വയലിന്റെ വക്കിലൂടെ വന്ന് വരുമ്പം പുറകിലൊരു പാമ്പ്. ആരാണ്? പാമ്പ്. ഇയാൾ ഓടി, കുറെ ദൂരം ഓടി. അപ്പൊ എന്ത് ചെയ്യുന്നു? പാമ്പ് പുറകെ ഓടി ഓടി നിലവിളിച്ചുകൊണ്ട് അയാള് ഒരു പറമ്പിൽ ചെന്നങ്ങ് വീണു. അവിടെ ചെന്ന് വീണപ്പോഴത്തേക്ക് ആളുകളെല്ലാം കൂടെ കരച്ചിൽ കിട്ട് ഓടി വന്ന്, എന്താണ്? ഒരു പാമ്പ്. ശരി, അവരവിടെല്ലാം പരിധി നോക്കി, പാമ്പിനെ കണ്ടില്ല. അപ്പൊ ഇദ്ദേഹം വീണ്ടും ഒന്ന് എഴുന്നേറ്റ് നടക്ക്, പാമ്പ് പോയി എന്ന് പറഞ്ഞു. ഇയാള് ബക്കറ്റും എടുത്തുകൊണ്ട് വീണ്ടും എഴുന്നേക്കാനായിട്ട് ഒരുങ്ങി. അയ്യോ പാമ്പെന്ന് പറഞ്ഞ് പിന്നെയും ബോധം കിട്ടുകയാണ്. അപ്പോഴാണ് പുറകിലുണ്ടായിരുന്ന ഒരാൾക്ക് കാര്യം പിടികിട്ടി. എന്താ കാര്യം? ഈ ബക്കറ്റിലെ കയറ. മനസ്സിലായ? ഇയാൾ ഈ ബക്കറ്റ് കയ്യിലെടുക്കുമ്പോഴെല്ലാം എന്ത് ചെയ്യും? ഈ പാമ്പും പുറകെ വരും. അപ്പൊ ഈ ബക്കറ്റിലെ കയറാണ് ഇദ്ദേഹത്തിന്റെ മുമ്പിലുള്ള പാമ്പ്. കയറിനെ പാമ്പായിട്ട് തെറ്റിദ്ധരിക്കുക മങ്ങിയ വെളിച്ചത്തില്. നമ്മൾ കണ്ടിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും? ആ പാമ്പിനെ തെറ്റിദ്ധരിച്ചിട്ട് ഇത് പാമ്പാണ് കയറല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിൽ വരുന്നു. വരുന്നോ ഇല്ല? ഏതെങ്കിലും ഒരു കാലത്ത് കയറ് പാമ്പാകുമോ? ഇല്ല. ഇനി പാമ്പ് ഒരിക്കലും പാമ്പാകില്ലെങ്കിൽ കൂടിയും കയറിനെ കാണുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? കയറ് പാമ്പ് തന്നെയാണ്. വെളിച്ചം വരുന്നത് വരെ കയറ് പാമ്പാണ്, പക്ഷെ ഒരു കാലത്തും കയറ് പാമ്പാകുകയില്ല. ഇത് പറഞ്ഞാൽ മനസ്സിലാവുമോ അയാൾക്ക്? ഇല്ല. എന്തുകൊണ്ട്? കയറിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പാമ്പായിരിക്കുന്നത് പോലെ ശരീരത്തെ തെറ്റിദ്ധരിച്ച് ആത്മാവായിട്ട് വെച്ചിരിക്കുക. ഈ ആത്മാവ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നു. എത്ര കാലം സപ്താഹം നടത്തിയാലും എത്ര കാലം ഉപദേശിച്ചാലും എന്ത് ചെയ്യും? ഇല്ല, മങ്ങിയ വെളിച്ചം ഉള്ളിടത്തോളം കാലം ഈ വസ്തുത നിങ്ങൾക്ക് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, പാമ്പിനെ കയറായിട്ട് കയറിനെ പാമ്പായിട്ട് തെറ്റിദ്ധരിക്കുന്ന സ്ഥലത്ത് ആ ഏതാണോ മറ്റൊന്നായിട്ട് പരിണമിക്കുന്ന ആ പരിണാമം എന്ന് പറയാൻ നമുക്ക് വിവർത്തമെന്ന് പറയാം. ജ്ഞാതാജ്ഞാനം തദാജ്ഞാജ്ഞേയം ഏകമാദിമഹബ്രഹ്മം സർവാത്മകം അഹം മഹാജ്ഞാനം അഹമേ വിധിഗുഹ്യതാം
ജാഗ്രസ്വപ്നസുഷുപ്താദിസ്തോ ലോകേ വിപ്രിയതോ വ്യാപ്രിയതേ സദാ അനേകാന്തിയമേവേദ തന്മനോ മാത്രമസദൃഢം സൂക്ഷ്മോനർഗോ മഹാദേവോ സാക്ഷിഹ്യാദന്തവർജിത സച്ചിദാനന്ദരൂപോകം ഇതി ദത്തം ഹി ബുദ്ധ്യതാം ജാഗ്രസ്സുഷുപ്തി സുഷുപ്തേന സംഭോഗാൻ കുർവീമഹിത്യോ വികൽപ്പിനോ നരാ സർവേ കോസ്തി ഗൂഢസ്ഥ വിദ്ഭുമാൻ അവസ്ഥാത്രയമുല്ലീയ തിഷ്ടന്തു ജ്ഞാനമൂർത്തയം സമർത്ഥാച്ചേന സേവന്താം പ്രണവജ്ഞാൻ മുനീശ്വരാൻ രൂപാദിവിഷയാനേവ ഫലാനേന്ദ്രിയവക്ഷിണ ശരീരകുസ്ഥിരോ ഭുഞ്ചാന വികരന്തിതേ ഇമാൻ പഞ്ചവിനിഘ്നന്ദായ ജ്ഞാനം നിർവിഷയം ശിവം അഹമാത്മേതി സതതം തദ്വിഭാവ്യം മുമുക്ഷുവി അവസ്ഥാത്രയ പുഷ്പാവേ രാമവിദ്യാജിഗുത്സരോ മൂലേ തപസ്യതേ നസ്യാത് നരകസ്മാര്യതാമിതം കസ്തം തത്രേതി പൃഷ്ടസ്തേ ജനത്തമസിഹാമിത ജിജ്ഞാസവോ വദന്ത്യേകം അഹമിത്യേവ ഉത്തരം ബഹുവീർഭഗതോക്തസ്യഭ്യാഗമിത്യസ്യ സർവദാ ഏക ഏവ ഭവത്യർത്ഥോ ഭിദ്യതേ ന കദാചന തത്തേസ്മിൻ സുകൃതോസ്മാത് അഹന്താ പ്രവലീയതേ അഹം പ്രതീതി വിഷയോ ഹി ആത്മാ ബ്രഹ്മൈവ കേവലം അഹന്താസ്തി ശരീരത്വപ്രാണകൃദ്വിഷയാശുഭ അഹന്താ ബ്രഹ്മവിഷയ ദുരവാമഹദീ അനിത്യാവൃതമാപാടം നശ്യേ സാധു ദ്വിതീയ നഷ്ടാപൂർണ ദ്വിതീയ സാധനസിദ്ധ്യോത്വരം വിനാ ദദാനം വസിതം ഭദ്രം ത്രിഗുണാത്മകമീശ്വരം മനഃപുഷ്പേണ സമ്പൂജ്യ നമസ്കൂർമുക്ഷുവ തദേന്ദ്രിയേഷു വിഷയേ സമം ലീനേഷു കേവലം മഹവിശിഷ്യേതത്രയോ വിലീയതേ തദാത്മനാം ഭുവനത്രയമുല്ലയ്യ നിഗത്യ ത്രിപുടിം ജലം ദീപോ നലപ്യതേ മൂഢേരിതം ഹി ഉപനിഷത്മതമം ആത്മവിദ്യാരസജ്ഞാനം കൽപ്പസ്ഥാവക്ഷണായതേ അവിദ്യാമഗ്നചിത്താനാം അഹോ കൽപ്പായതേ ക്ഷണ യദം നീതമാദായ സ്ഥിതാനാം യോഗിനം ശ്രുതോ നിപദേ കശ്ചിത് ഉന്മീലീജേ ജ്ഞാനദൃക്രമാത് കർമ്മേന്ദ്രിയലലേരേകം ജ്ഞാനേന്ദ്രിയലലേ പരം ഏവം സാധ്യതലാഭാദി ഹ്യാനാദിസ്തനുദീപക ഹൃദം തുതത്ര വിതരണം വാസനാപൂർവസംമൃത വർത്തിർവൃത്തിർജ്വലത്യത്ര ജീവാത്മാ ചിത്ഖനൂനഹം നാഗം തമസ്തമോഹം ചേതം ദസ്യാം വയം ഭമേ സംജാനന്തി സ്മേ തസ്മാൻ അന്ധകാരോഹമുച്യതാം പരിച്ഛിന്നമിതം സർവം കാരണം ബ്രഹ്മസത്പരം തരംഗോ ന ജലദ്ഭിന്നോ ന സത്യമഖിലം ജഡം കാരണബ്രഹ്മണോ വേദകാര്യസ്യ ജഗതോ നഹി വേദോസ്തീതി വദല്ലോകസ്തൂകഹീനോ ന സംശയ ജഡസ്യ ഭാതി മാലാ ചേ നാഗാസാഖ്യം സദാ ഭവേ ബ്രഹ്മാദി ജഗത്തദ്വത് ബ്രഹ്മണോ ഹി ന തദാ ജനസ്യാസ്യ ഭൂമലോക ഭ്രമോ ലോകേ ലോകേ പ്രിയം സംവിഷയം പ്രതി ന്യായതാം സ്വപ്രിയോ പാടും യസ്തു സർവപ്രിയോ ഭവേത് സർവപ്രീതികരം കർമ്മ നൂനമസ്മപ്രിയം ഭവേത് തസ്മാ സോൽക്കർഷമുദ്ദിശ്യ കാര്യം ലോക ഇതം സദാ സുഖായ സർവലോകസ്യ പ്രേതം ദേ കൃപാലവ അതോമുഖാസ്തി ഋവണ സാർത്ഥമാത്രാ പരായണ അസോ സൈഷൈദ്യേവം ജ്ഞാതഃ സർവേ മഹീതലേ ഏകമേവാദിഭൂതം സാത്മസദാത്മരൂപം ന സംശയ തസ്മാ വിവേകീ സർവേ സ്വസുഖായ കൃതം ദ്വിയത് തദവശ്യം ഭവല്ലോകേ പരേഷാം സുഖസാധകം സ്വസ്യേ സുഖദം കർമ്മ പരസ്യേ ദുഃഖദം തദാത്മദുഃഖദം പാഠം ഇതി സത്യം വിബുധ്യതാം പരസ്യപരിതാവം യക്കരോതി ഭുവനേ നര സുഹൃദം നരകാഗ്നോ സവിദിത പരിതഭ്യതയും അഗന്താമകാരാഭ്യം ദേഹാദ്യവയവാദിഷു അവിവേകേന മഗദാ ദേഹീ ദുഃഖം സമശ്നുതേ ആത്മാനാത്മവിവേകേന സഗദാ ജ്ഞാനജേന സ സ്ഥൂലോകം വിദുരക്കാണ കാമുകശ്ചേതി മന്യതേ ജ്ഞാതാജ്ഞാനം ദദാജ്ഞേയം നാമരൂപാദിയം പുന ആത്മൈവ ദൃശ്യതാം സർവം ഇന്ദ്രജാലമിതം മഗത് ആദ്യന്തരഹിതം സർവം ബ്രഹ്മേവേദി സ്ഫുടാമതി നിർവികൽപ്പാത്മക സ്വയം തുര്യബോധോ ന സംശയം ആത്മവിന്നന്തു സകലം ജഡം നയജ്ഞം ദുഭവസ്വദ്ഭവേ വൃത്തിജ്ഞാനസ്യ സർവാ ബോധകത്വം ന വിദ്യതേ അവിചിന്യ മനഃപുഷ്പം ദേനേശസ്യ സമർച്ചനം യക്കരോതി നരത്തസ്യ കർത്തവ്യം നാസ്തിഞ്ചനം കർത്തുമേതദ അശക്തച്ചേവനപുഷ്പൈ സമാകൃതൈ മായാമന്ദ ജവീച്ചർച്ചാം കുരിയാദജ്ഞാനമുക്തൈ. ആത്മഭിന്നന്തു സകലം ജഡമജ്ഞം നദസ്യ തന്നസത് നിഷ്ക്രിയം നിഷ്കളം സർവം ജ്ഞാനം തദിതിഗിരിയതാം തത്വമേതദ് വിജാനം സർവം രജതി ജേന്നര വിശദാത്മാ ന ദുഃഖി സ്യാദനുഗത്തോ ന സംശയം നാസ്യാദനുമതിക്കാതെ പൂർവാനുഭവന്തര അതീന്ദ്രിയോയമാത്മാതോ നാനുമേയോ ന സംശയം. സതിജ്ഞാനേ പൃഥിവ്യാദി ഭാദിനാസതി ദത്തത പൃഥിവ്യാദി തദസർവം ജ്ഞാനമേവിധിഗിഹ്യതാം അവസ്ഥാനുഗതം സർവം ദൃശ്യമജ്ഞാന സംഭവം അലാസചക്രവത്ഭാദി ജ്ഞാനഭിന്നം നഗിശ്ചന ക്ഷണാദി ആരാളികടിതം കാലചക്രം മഹാത്ഭുതം ആരോഗ്യഭ്രമണം ലോകേ വിദതാദി നിരന്തരം അനാദ്യജ്ഞാനലീലാം താം ബ്രഹ്മാവഗതി മന്ദര നഗോപി പ്രവോജ്ഞാതം തത്വമേതത്തു ബുദ്ധ്യതാം ജ്ഞാനമാവർത്തിയതിഷ്ടന്തീം മായാഗന്ധും തമോമയും വിവേകവൃത്തിരേകാലം ഉദിതാർക്കായുധപ്രഭാം. വിവേകവൃത്തിനാമോ നാജ്ഞാന സൂര്യോയോദിയാത് തസ്യൈവ തസ്യ മായാക്യം തമോ നിശേഷതാം വ്രജേ. ശക്തിസ്ഥാദിവിദാ തത്ര സമാസം സേവിതം ബുധൈ ജ്ഞാനസ്യ ബ്രഹ്മരൂപസ്യ സമേതി വിഷമേതി ച അഖണ്ഡേന വിവേകേന വിനകോപി ന ശക്നിയാത് വിഷമാം ജേതുമത്യന്തം ദുർദർശാം ദുഃഖകാരിണീം സമാശക്തിം തു സംവാദ്യ വിഷയാണാം വിരോധിനീം വിഷമായത്നദോ പാഠം നിജ വിജേത വ്യോമമുക്ഷുവി. ആത്മാനാത്മവിഭേദേന പദാർത്ഥോ ഭാതിയ ധ്രുവം ജ്ഞാനം സ വിഷമാ സർവ വ്യവഹാരൈക കാരണം ഏകമേവാദ്വിതീയം തത്സർവം ബ്രഹ്മേതി യദ്ഭവേ ജ്ഞാനം ദുത്ത സമാതസ്യ ദൃഢഭൂമി സമാപ്യതാം ഏകൈവ സ സമാതസ്യ ഭേദക്കോവി ന വിദ്യതേ അനന്ത വിഷമാദ്വൈതേ ജ്ഞാനശക്തി പ്രകീർത്തിതേ. സമായം വിഷമായം ച സ്വശക്തി വർത്തതേ പൃഥക് ഉവയോ ഭ്രമത സർവം ഭ്രമായാം ഭാസതേതരം അയങ്കടൈതി ജ്ഞാനേ തദ്വിന്ദ വിഷമാവൃഷം തദ്വിശേഷോ ഘടോഹേതുർബുദ്ധേതുർജഗതസ്തുവീം. അഹോ ഭ്രമന്തി തന്യാ ച പ്രകൃതേ വശകാ വിനാ ഫലേശാം പ്രകൃതിം ഹേതും ന കുര്യാത കൃതി ക്രിയം അഹം മമേതി സർവേ വിജ്ഞാനന്ദ ജ്ഞാനം ദ്യാമാനവത്മനാം അതസമേ ഭവന്ത്യാത്മജ്ഞാനവന്തോ ന സംശയാം ഭൂതജാലമഹങ്കാരോ വിദ്യാചിത്തം സവീചയാം സമുദ്രാശ സമേ ലോക ജ്ഞാനമേകം പരാതൃണം അജ്ഞാനാജ്ജായതേകന്ദ വാമദന്തോ ച വിസ്തൃതാം ആഭ്യാം ദാഭ്യാം ദുവല്ലിഭ്യാം വ്യാപ്തോ ഹി അവിദ്യാസ്തുര യഥാജലന്നഭോഗന്ധധ്വനിരൂപം ഹി യോഗിന തദാ തത്ര വിലീനം സ്യാദൃശജാലമശേഷത യഥാ സംയമനത്തസ്യ സ്വയം ലീയതേ സസുനി ത്രിപുടീച തഥാഖണ്ഡ സ്വപ്രകാശാത്മതാം വ്രജേ. ഇതം ചൈതന്യമാശ്രിത്യ മായാബുദ്ധിർഹി വർത്തതേ സർവസ്യ ജഗതോ ബീജം ബീജം വാര്യതാം മനനേന സ നാ ജാഗര്യാസ്തി നിദ്രായാം ജാഗര്യായാം ന സുസുപ്തത ഉപേദേ യാതി മായയാ ദിനം പ്രതിജനം ഗതേ. ദീർഘസ്വപ്നസ്തു ജാഗര്യാ സ്വപ്നവസ്സാവേശ്യതി സ്വപ്നേവി തദാ നാശ്യേ നേദം വ്യത്വാ ബുദേജ അപ്തോ വിദീര്യവോത്തിഷ്ടേ കായോ ജന്മനി ജന്മനി മൂലവിദ്യാ സമുദ്രസ്യ കർമ്മേദം വർത്തതേ നിശം. അനന്തശക്തി സമ്പന്നോ മായാം ബോധി സുദുസ്തര അനാദികാര്യഭൂതോയം ജഗദാദാത്മവതിഷ്ഠതേ കാലദോ ദേശദോ വ്യാവി പരിശ്ചിന്നോ ഭവതിയേ ഏതു ഭ്രമാത്മക സർവേ നാസ്തി വേദോത്ര കശ്ചന നാഗമസ്മൈ വൃതജ്ഞാന ജ്ഞാനം നാസ്തി ചമദ്ഭൃതക് ജ്ഞാനം ജ്ഞാതാ ച ഭവതി പ്രകാശ കേവലോദ്വയ തത്വമേതദാനന്ദോ വ്യാകരന്തി ജനസമം മമ ജ്ഞാനമിതി ജ്ഞാനാ തദാ ജ്ഞാത ന ഭിദ്യതേ. പരിച്ഛേദക ഭൂതാനാം ഇന്ദ്രിയാണാം വിഭേദത വിഷയാദൃശ ഭൂതാസ്തേ വിലസന്തി പൃഥക് പൃഥക് ജഡാസ്തേ നാമ രൂപാഭ്യാം സഹിതസ്തു പരീക്ഷിത ജ്ഞാനേ സതി പ്രതീതാശ്ച ജ്ഞാനരൂപാ ഭവന്തി മമ ജ്ഞാനമിതി ധ്യാനം മാകുർവന്തു പ്രമാണിത സുഭിന്നം നൃഢജ്ഞാനം ജ്ഞാനമസ്മീതി ചിന്തിതാം അപ്രാപ്യ വിന്നതാം ജ്ഞാനം അജ്ഞാനം ജ്ഞാനന്തി പണ്ഡിത സുഭിന്നം ഹന്തതേഷു രഹസ്യം കേന ബുദ്ധ്യതി പ്രതിബന്ധക ഭൂതാസായ സഹജാവിഷയസ്മൃതിയും സാത്മാ ജിജ്ഞാസുനാവശ്യം നിവാര്യ ലക്ഷ്യസിദ്ധയേ. അഹം ബ്രഹ്മേതി യാസാദി വിശദാസ്മൃതിരുച്യതേ പരവിദ്യാനിധി സാധു കാമ്യാനത്ര നിഷിദ്ധത നാകിഞ്ചിതപ്യവിജ്ഞാതം ജ്ഞാനാത്മീകെന്ന സംശയം തദാപ്യാവരണദത്ത തത്വം അജ്ഞാതമവശിഷ്യതി. നിരാവരണവിജ്ഞാനോ ജ്ഞാനസർവം ന കശ്ചന അപ്രമേയത്തതോ ബ്രഹ്മ കൂജാനി ജാനീയത ഭോജന ഭോജ്യാദേർവിഷയോ നഷ്ടോ ജായതേ ച പുനഃപുനം ജ്ഞാനമേകം ക്ഷയോപത്തി ശൂന്യം വാസ്തു സനാതനം. ജ്ഞാനമേവ വയം സർവേ ജ്ഞാനമേവാഖിലം ജഗത് സർവോ ജ്ഞാനാത്മന ഭ്രാന്തി ജ്ഞാനഭിന്നം ന കിശ്ചന അപരിച്ഛേദമേകം തത് പരിച്ഛേദം പരം മതം ഏവം ജ്ഞാനം ദിദാഭാതി തദ്ഭിന്നം നാസ്തി ഉത്രജിൻ അയം സർപ്പ ഇതി ജ്ഞാനം രജ്ജു സർപ്പോ ഭയാത്മാ ഏകസത്യം ഇത്യാര്യം അന്യതോ അനാര്യമേവ തദ് അഹം പ്രതീതിരപ്യേവം സത്യാസത്യോ ഭയാസ്പദാം അംശേന സഭവധ്യാരാഗി അനാരംശ്വേന്ദ്രേണ ച ഇന്ദ്രിയാശം രതിരഥം സതതം വിഷയാൻ പ്രതി മനസ്സാരഥി മാരൂഢോ ജീവശ്ചരതി മോഹനം അഹന്താരതിരേവക്കി ഏവൈക മനോദേഹേന്ദ്രിയാത്മന ഉപീതി പരിമാണങ്ക വിരാമത്തസ്യ വിദ്യതി യാവജ്ഞാനത്യകം ബ്രഹ്മ ജ്ഞാനം സർവാത്മകം ശിവം ഇത്യം പരിണാമോസ്യ ലസദ്വോ ആവന്ന സംശയ അന്തരാ സമനം കശ്ചിത് സമത്വേനാനിതോ ഭുവി നാസ്തിതി ഗൃഹീതാം ലീയാഖ്യനാദിശ്രേയമുച്യതി. ഇമാമവിരളം ലീലാം സകല്യേനാവബുദ്ധവാൻ അനൽപം സുഖമാപ്നോതി സർവാവസ്ഥാത്തു സർവദാ വിദ്യാദു ചിന്മയീ ഭാഗ ഏകോ വിദ്യാക്രിയാത്മീയ അപരോ ഭാഗേവേഷ നീതോ മായയാ പൃശം. ഏകസ്മിൻ മായാകൃതേ വിഭാഗോസ്മിൻ സ്ഥിതോപ്യതയോ ഭാവന പരാദാത്യന്തവസ്ഥാം താന്തുരീയം നഹി സംശയ. ഏകസ്മിൻ സന്ധ്യനേകർത്ത അനേകേശേകയേവ സ തഥാ ജ്ഞാനാർത്ഥിയോർദന്തോ ജ്ഞാനമേവാഖിലം തത് മൃദ്യേകസ്യം ഘടാദർത്ഥോ മൃതസ്ത്യേകാഘടാദിഷു ഘടാദയോ മൃതാത്മാന തദൈക്യവധാര്യതം അസംഖ്യരേണവസന്തി ഭുവകേ ഭുവിയേകസ്യാം ച രേണുഷ ഭൂരേക തദ്ഭുവോ നാസ്തി ഭൂരേ നൂനാം ച ഭിന്നത തദാദീതി ജഡം സർവം ചിദേക അസ്തി ജഡേഷു ച ഭേദാചിജ്ജടയോ നാസ്തി തസ്മാത് സർവം ചിദാത്മകം. പ്രകൃതിസ്ഥലിലം ദേഹ ഭേന ആത്മാ ബുധിസ്തത അഹം പ്രതീയത്താവത് ബീജയക്കലു ചഞ്ചലാം. അന്ധക്കരണകം സർവം ജ്ഞാനം മുക്തബലം തത അനുഭൂതി പ്രമാണോയം ആനന്ദോ മൃതമുച്ചതി തടാകേ ബാലകപ്രായോ ബീജേയതസ്ഥലം തത കുർവന്തീ ബഹുദാത്മാനം തദാനൃതപരംപരാം തത്വാനി വ്യോമവായോഗ്നി ജലഭൂമാഭിധാനികി ഇന്ദ്രിയാർത്ഥസ്വരൂപാണി തസ്സർവം ബ്രഹ്മചിത്തനം. മൃതിർനാസ്തി ജനിർനാസ്തി സ്ഥിതിർനാസ്തി നരാദയ നസന്തി നാമരൂപം തന്മരീച ജലവന്നിരത സത്യം ജനോ സ്ഥിതിർനാസ്തി സ്ഥിതോ സത്യാം ജനിശ്ചനോ സംഹാരപ്യവമേവസ്യാത്തസ്മാജന്യാദിയം നഗി സൃഷ്ടാദീനമഭാവേന സൃഷ്ടാക്ഷിദ്യാദയോഭി സസന്തി തത്വദസ്തേതു വാങ്മാത്രോ നഗി സംശയ. പ്രകൃതിർഭാതിമഗതി ഭോക്തൃഭോഗ്യഭയാത്മീയം അഹന്താ ഭോക്തൃവയ്യ വിലസന്ധ്യത്തരേവസ ഇദന്തയാ വികസിത ബഹിരുല്ലസിതാ ചയ സമസ്ത ഭോഗ്യരൂപ സപ്രകൃതേരവരാഭിതാം. അരണേർമതിദായാസ്തു ഭീതിഹോത്ര ഇവ ജ്വലൻ മനനാദിമതോന്നന്ദോ വിവേകോദീപ്യതേ ധ്രുവം. പ്രകാശദേവരം വാപ്യ ചിദംബരമയം രവി പ്രകാശോസ്മിൻ ലയം വ്യാതി തദ്ഭിന്നം സകലം ജഗത് ഉദേതി തിഷ്ഠതി തദാ ലീയതേ ച മുഹു മുഹുസ്തനു സ്വഭാവത്രയം സ്വഭാവതത്രയം വേത്തി തദാത്മാ നിർവികാരം. ഘടാദയോ മൃതാത്മാനോ ജ്ഞാതാപ്യനൃതാത്മക മൃദേവ സത്യം ബോദ്ധവ്യം തത്വമേതദ്വിചാരത തദൈവ വാസമാനസ്തേ വികാര സകലാവി നാനാദേവ സമൽപ്പന്ന ജ്ഞാനരൂപാന്ന സംശയ അഹം പ്രതീതി വിഷയസ്വാത്മഭാതി സദൈവ സാം ഹൃതരൂപചിദാനന്ദ ഘനോനന്ദോ വിയപ്പര തന്നാദേവാസന്ദേ ബാധ്യന്തേ ച തദസ്തുതേ നാസന്ദകലു സന്ദശ്ച തദാവാചന സംശയം. സർവം സദേവ ദത്തച്ചോ ജ്ഞാനോത്യേകമിതി ധ്രുവം അന്തർമുഹോ ന യതസ്യ മയാ കുര്യാ ഭ്രമാൻ ബഹുൻ. ഭുവനം സ്മൃതി ജ്ഞാനാ ഉത്തിതസ്തേ സ്ഫുലിംഗിരേ തദസ്തീത്യാത്മകേ തസ്മാത് സർവം ജ്ഞാനാത്മകം മതം ജ്ഞാനാദുൽപന്നമഖിലം ജ്ഞാനം മേവേതി ഗൃഹ്യതാം ജ്ഞാനാത് ഭിന്നം ന കിഞ്ചിത് അജ്ഞാനം ഐക്യാവഗംബരം നാവൃണോത്യസ്ഥിതാം കാചിത് അനൃതം തന്മതാം സദാം തദസ്തീത്യത സ്ഥിതാവ്യാപ്തം തസ്മാത് ധന്വാദി സത്കനം നേദം ക്രിയതേ യത്ന സർവേരാത്മപ്രിയം പ്രതി തസ്മാദാത്മസുഖമയ പ്രിയോ പ്രിയോ ജോപ്യയേവ സാം ഭാഗ്യേ അവരുടെയിലെങ്കേ ക്രിയമാണേസ്തു കർമ്മവീ ഊഹ്യദോഹ്യന്തരസ്ഥീതി പ്രിയം വസ്തു സനാതനം മിത്രപുത്രകളത്രേഭ്യോ ദേഹാദപ്യധിക പ്രിയ ആത്മാവാദി സദേത്യേഷ നിധ്യാനന്ദഖനോമതാം സത്യാനൃതോഭയാത്മാം അയമംഗമനസ്സോജര പ്രപഞ്ചോത്ര പരിച്ഛേദ്യ പ്രമാണം ദുഗതം ചരി മായാവ്യവിതാവിശ്യ വീര്യഭൂതാ വിഭാതിയ വിപുലാദൃശ്യതേ ചിത്സ തദംഗാനണ്ടകോടയം അസ്ത്യാണോർനാസ്യ അഖണ്ഡ ചേത്യോഭാസദേ മതിയുഭേ ആത്മന്യവഗതേ സമ്യക് വിലീനേദേ ഭവിഷ്യതേ യദാതിലയം ജ്ഞാനം അഗസ്യാണുരശേഷത തഥാ സമ്പൂർണതാം ഗച്ഛേത് അഖണ്ഡാനുഭവോ ദൃഢം അഖണ്ഡചിത്കനോ മൗന ഘനവീയൂഷവാരിധി നാനഭൂതിം വിനാ ജ്ഞാതോ ഭവദേശഗതാജന പരമാനന്ദമാത്മാനം ഗതയന്തോ നിശ്ചം വയം ന സമ്യക് ജ്ഞാതവന്തസ്തം താവതാനകി സംശയ ബുദ്ധ്യാദിക്യസ്തമസ്തേഭ്യോ ഭിന്നദ്രാവിദോഭ്യസോ ആത്മാ സദശ്ചിദാകാശോ ജ്ഞാതവ്യത്തദൃഷ്ടിവീം നിരാവരണബുദ്ധേസ്തു ജ്ഞാനം ചാകം ച തദ്വയം അഭിന്നം സാ വിവാദോത്ര ഭേദവിഭ്രമശാലിന അഹം പ്രതീതി വിഷയോ ജ്ഞാനോദ്ഭിദ്യേത ചേദൃഢം ജ്ഞാനം ജ്ഞാതും ന കോപി സാധിദോഷദുരുദ്ധര സദർത്ഥോകം ന ധന്നൈതത്കിന്തു സച്ചിസുഖാത്മക ഇതിനിച്ച് ധീർധീര ഓം സദസ്മീതി വർത്തതാം ബ്രഹ്മമതോ ബ്രഹ്മതേജോജുഷാന്തമൂർത്തേരു ഉജ്ജ്വലഭാഷിണ ഗുരുരാത്മോപദേശസ്തൈ ശിഷ്യാനീതിസ്തമസോ ബഭു ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാ പരം ബ്രഹ്മേത്യാജ്ഞാനം സ്തേ മലാശയ അനുത്തമഗ്രവാമൂർത്തിരദ്വൈതാമൃതവർഷിണീ മുനീന്ദ്രം ശക്യ സിംഹന്തം മേനിരേന്ദ്രദൃശയേ സ്തുതി പത്മപാദാവിശിഷ്ടേരാവർത്തസ്യ മഹാത്മനാ ശ്രീശങ്കരസ്യ ദാദാജ്ഞം തസ്മിന് തേദൃശ്വൃശം ആനന്ദാസുരവരക്ലിന്ന ചാരദാർത്ഥ്യം വരംഗത പ്രണിപത്യമുപശിഷ്യാ സൃഷ്ടുവുത്തം ജഗദ്ഗുരും മുനിരതചരിതാർദ്ധാന ആത്മബോധേന ശിഷ്യാന അനുഭവഗുണ പൂർണാൻ യാഗാമുദ്രം ദദാദനൻ ഭുവി മുനിരതചരിതാർത്ഥാൻ ആത്മബോധേന ശിഷ്യാൻ അനുഭവഗുണപൂർണാൻ ത്യാഗമുദ്രാം ദദാനൻ ഭുവി നിജവൈരധർമാഖ്യം അവനർഹാൻ നിരീക്ഷ്യ പ്രമുദഗൃതയോ ഭൂ ലോകരക്ഷൈകദീക്ഷ ഓം നമോ ഭഗവതേ ത്രയോദശ സർഗ സമാപ്തഃ. ത്രയോദശ സർഗം എല്ലാവർക്കും മനസ്സിലായില്ലേ? ആത്മാവിനെ കുറിച്ചുള്ള ഉപദേശമാണ് ത്രയോദശ സർഗം. പതുക്കെ നമുക്കതിനെക്കുറിച്ച് ഓരോ വൈദ്യങ്ങളായിട്ട് വ്യാഖ്യാനിക്കാം. എന്തായാലും ഗുരുദേവന്റെ ആത്മോപദേശതകം മലയാളത്തിലെ ഭഗവത്ഗീതയാണ്. അപ്പൊ ആത്മോപദേശതകം ശരിക്കും മനസ്സിലാക്കി പഠിക്കേണ്ട ഒന്നാണ്. വളരെ ശ്രദ്ധിച്ചും വേദാന്ത തേരുകളിൽ ഒരുപാട് അടങ്ങിയിരിക്കുന്നതുമായ ആത്മോപദേശതകം ശ്രദ്ധിച്ച് പഠിക്കേണ്ടതായതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കണം. ഒരുപാട് സ്ഥലത്ത് ആളുകൾ കാണാതെ പഠിച്ചു വച്ചിരിക്കുന്ന ഒന്നാണ് ആത്മോപദേശതകത്തിൽ. അതേപോലെ തന്നെ അതിനെ സംസ്കൃതീകരിച്ചു വച്ചിരിക്കുകയാണ് ഇവിടെ ഗ്രന്ഥകാരൻ. ഉലറിറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും
ഉലകര് ഉറങ്ങിയും ഉണരണമിന്നി ഉറങ്ങണം, ഭുജിക്കണം, അശനം പുണരേണമെന്നിവണ്ണം അണയും അനേക വികൽപ്പമാകിയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. ആത്മോപദേശം പഠിക്കാൻ യോഗ്യരായിട്ടുള്ളവരെ കുറിച്ച് ആദ്യം പ്രതിപാദിക്കുന്നു നാല് പദ്യത്തിൽ. നിങ്ങൾ അതിനെ യോഗ്യരാണെങ്കിൽ ഉച്ചതിരിഞ്ഞ് ക്ലാസ് കേൾക്കാം, എനിക്ക് ബോധ്യപ്പെടണം. അത്ര ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുള്ളതുകൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഗ്രന്ഥത്തിന്റെ വിസ്താരം നമുക്ക് വായിച്ചു തീർക്കേണ്ടതും കൂടെ ഉണ്ട്. നാളെ കൂടെയുള്ളു പ്രധാനം. മറ്റന്നാൾ കൊണ്ട് നമ്മുടെ മറ്റന്നാൾ രാവിലെയോടുകൂടി തന്നെ സപ്താഹം പരിസമാപിക്കുന്നതാണ്. അപ്പൊ അതിനു മുമ്പ് ഈ ഗ്രന്ഥം സമാപിക്കുകയും വേണം. ഇപ്പൊ ഒരുപാട് വ്യാഖ്യാനത്തിലേക്ക് കടന്നാൽ ഇത് പ്രധാനമായിട്ടും ഈ ഡോക്ടറേറ്റ് എടുക്കുന്ന ആള്, ഡെന്റിസ്റ്റുകള്, അങ്ങനെ ഓരോ വിഷയത്തിലും ഡോക്ടറേറ്റ് എടുക്കുന്ന പോലെ ഓരോ പ്രത്യേകമായൊരു വിഷയമാണ് ആത്മോപദേശം. അത് പ്രത്യേകമായിട്ട് എടുത്ത് പഠിച്ചെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. അതിനെ യോഗ്യരായിട്ടുള്ളവരാരാ? ഉണരണം എന്നി ഉറങ്ങണം, ഭുജിക്കണം, അശനയണം, പുണരേണം എന്നി മണ്ണം അണയും അനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. ഉണരണം, രാവിലെ എഴുന്നേക്കണം ഒരു 6-6:30 ആകുമ്പോൾ, എന്നിട്ട് കുളിക്കണം. ചില ആളുകൾ കഴിഞ്ഞ വിയോജിപ്പുണ്ടാവും, കാര്യം അവർ 8:30 ആയിരിക്കും എഴുന്നേക്കുന്നത്. ഉണരണം, ഉറങ്ങണം, പിന്നെ ഭക്ഷണം കഴിക്കണം, പുണരണം എന്നിങ്ങനെയുള്ള പ്രക്രിയ മാത്രമല്ലാണ്ട് ഈ മൃഗസമാനമായ പ്രക്രിയ, മൃഗങ്ങളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഈശ്വരനാമങ്ങളൊന്നും ജപിക്കരുത്, അതൊക്കെ പുണ്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഈശ്വര ചിന്ത ചെയ്യരുത്, അതും വളരെ പുണ്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കേൾക്കുന്നത് അതും പുണ്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ പുണ്യം ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യരുത്. മഹാഭാവികളായിട്ട് തന്നെ നമ്മൾ തുടരുന്ന പ്രക്രിയയാണ് ഈ ഗുരുദേവൻ 4 വരികൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ആത്മോപദേശം കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉച്ചതിരിഞ്ഞിരിക്കുക, അല്ലാത്തവരൊക്കെ വീട്ടിൽ പോകട്ടെ. ആത്മോപദേശം എന്ന് പറഞ്ഞാൽ ഉറങ്ങാണ്ടിരിക്കണം ഉച്ചയ്ക്ക്, നിലയെടുക്കാൻ പറ്റുള്ളൂ, ഉറങ്ങരുത്. പിന്നെ ആവശ്യത്തിന് ഉറങ്ങുക, ഇന്നലെ പറഞ്ഞു പോലെ അനാവശ്യമായിട്ട് ഉറങ്ങരുത്. ഞാനൊരു സ്ഥലത്ത് എന്നിട്ട് പറഞ്ഞു, ആത്മോപദേശകത്തിലെയും ഗീതയിലെയും ഒരു താരതമ്യ പഠന ക്ലാസ് 100 സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ഞങ്ങൾ തൃശൂർ ജില്ലയിൽ നടത്തുകയുണ്ടായി. ആത്മോപദേശകത്തിലെ 15 ശ്ലോകവും ഗീതയിലെ 15 ശ്ലോകവും, അത് 100 SNDP ശാഖകളെ കേന്ദ്രീകരിച്ചിട്ടാണ് നടത്തിയത്. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് ചിരിക്കും, ഇങ്ങനെ മസില് പിടിച്ചിരിക്കാണ്ട് ചിരിക്കുന്ന പറഞ്ഞു. എല്ലാവരും മസില് പിടുത്തമാണ് കാര്യം. അപ്പം തൃശൂർ ജില്ലയെ പ്രത്യേകിച്ച് എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ചിരിക്കുന്നവരാണ്. ചിരിപ്പിച്ചെങ്കിൽ മാത്രമേ ഇപ്പൊ ആളുകൾ ക്ലാസ്സുകളിൽ ഇരിക്കുള്ളൂ. ഇപ്പൊ ഇതായതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ ഇരിക്കുന്നു. വേദാന്തമൊക്കെ പറയുമ്പോൾ അല്പം ചിരിക്കേണ്ടി വരും, ചിരിപ്പിക്കേണ്ടി വരും, കാര്യം അല്ലെങ്കിൽ ഇടയ്ക്ക് ഉറക്കം വരും. വേദാന്ത ക്ലാസ് സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളുകളുണ്ട്, അവരുടെ ഒരു ഗുണം എന്താന്ന് പറയാം, ഇരുന്ന് അങ്ങനെ ഉറങ്ങാമെന്ന് അവർ പ്രാക്ടീസ് ചെയ്യുന്നു. കാര്യം ഇരുന്ന് നിശ്ചലമായിട്ടിരുന്ന് തല അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാതെ മുന്നോട്ടും പോകാണ്ട് ഇരുന്ന് ഉറങ്ങുക, അത് വളരെ പ്രാക്ടീസ് ആക്കുന്ന ആളുകളുണ്ട്. ഞങ്ങളോ അപ്പോൾ ഞങ്ങൾ പറയും, ഞങ്ങൾ 10-20 വർഷമായിട്ട് വേദാന്ത ക്ലാസ് കേൾക്കുന്നവരാണ്, ഇരുന്നുറങ്ങുക. ആവശ്യത്തിന് ചിരിക്കണം, മസില് പിടുത്തം പാടില്ല. എന്താണെന്നറിയാം, ചിരി ആരോഗ്യത്തെ കൂട്ടും, ആയുസ്സിനെയും കൂട്ടും. ആയുസ് വേണ്ട എന്നുള്ളവർ ചിരിക്കണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഒരിക്കലും ഈ ഇന്നസെന്റ് ഞാനിരിക്കുന്ന ആശ്രമത്തിന്റെ അടുത്തുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, MS തൃപ്പൂണിത്തറ എന്ന് പറഞ്ഞ മഹാപണ്ഡിതനായ ഒരാളാണ് അദ്ദേഹം. ഒരുപാട് നല്ല പ്രഭാഷണം, ഞാനും അദ്ദേഹം കൂടെ പല വേദികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുമ്പോൾ പ്രഭാഷണങ്ങൾ തൃശൂർ ജില്ലയിൽ വ്യാപകമാണ്, അത് നല്ലൊരു ഓഡിയൻസും ഉണ്ടാവും കേൾക്കാനായിട്ട്. അപ്പൊ അങ്ങനെ പല സ്ഥലത്തും അങ്ങനെ പങ്കെടുത്താൽ എനിക്ക് വളരെ രസം തോന്നിയിട്ടുണ്ട്. പുള്ളിയുടെ പ്രഭാഷണങ്ങൾ, നർമ്മങ്ങൾ കൂടുതലാണ്. MS തൃക്കുണിതറ ഒരു എറണാകുളം ക്രൈസ്റ്റ് കോളേജിൽ പ്രഭാഷണത്തിന് പോയി. അവിടെ ചെന്ന് എത്ര തമാശ പറഞ്ഞിട്ട് ആ കുട്ടികളൊന്നും ചിരിച്ചില്ല. അപ്പൊ ഉടനെ സഹി കെട്ട് ഇദ്ദേഹം കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ നിങ്ങളിങ്ങനെ ആകരുത്, നിങ്ങൾ ബൾബിനെ പോകരാകരുത്, ട്യൂബ്ലൈറ്റിനെ പോലെ ആകണമെന്ന് പറഞ്ഞു. MS തൃപ്പൂണിത്തറ പറഞ്ഞു. ഉടനെ കുട്ടികളെല്ലാം കൂടെ ഒറ്റ ചിരി, തമാശ പറയാൻ ഞാൻ ചിരിച്ചു. എന്താ ബൾബിനെ പോലാകരുത്, ട്യൂബിനെ പോലാകണമെന്ന്. അദ്ദേഹം നോക്കിയപ്പോ പ്രിൻസിപ്പൾ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. കുട്ടികളെല്ലാം ചിരി നിർത്തുന്നുമില്ല, പിന്നീടൊന്നും സംസാരിക്കാനും പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ? അടുത്തിരുന്ന പ്രൊഫസറോട് ചോദിച്ചു, എന്താ ഈ കുട്ടികളുടെ ചിരി നിർത്തുന്നില്ല, ഇദ്ദേഹം എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ഉടനെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇവിടുത്തെ പ്രിൻസിപ്പളാണ്, എഴുന്നേറ്റ് പോയാൽ അതറിയാം. അദ്ദേഹത്തിന്റെ ഇരട്ട പേര് ബൾബെന്ന. മനസ്സിലായി? ഇതാണ് കുട്ടികൾ ചിരിക്കാനുണ്ടായ കാരണം. അദ്ദേഹം എഴുന്നേറ്റ് പോയി. ഇത് ആര് എവിടെ പറയുന്നെന്നും കൂടെ ആലോചിക്കണം. എം എസ് തൃപ്പൂണിത്തുറ ഇതൊരു അഞ്ചു വർഷത്തിനു അഞ്ച് ഇന്നസെന്റ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ് ഇത് പറയുന്നത്. അതിനൊരു അഞ്ചു വർഷം മുമ്പാണ് എം എസ് തൃപ്പൂണിത്തുറ എവിടെ പറഞ്ഞത്? എറണാകുളം ക്രൈസ്റ്റ് കോളേജിൽ. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ഇന്നസെന്റ് ഇത് പറയുമ്പോൾ കുട്ടികളുടെ ചിരി അവിടെ ഉയർന്നു. പ്രിൻസിപ്പൽ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. എന്താ കാര്യം? എം എസ് തൃപ്പൂണിത്തുറ പ്രസംഗിക്കുന്ന സമയത്ത് ഈ പ്രിൻസിപ്പൽ എറണാകുളത്തായിരുന്നു. ഇന്നസെന്റ് പ്രസംഗിക്കുന്ന സമയത്ത് ഈ പ്രിൻസിപ്പൽ എന്ത് ചെയ്ത്? സ്ഥലം മാറി ഇരിങ്ങാലക്കുടയ്ക്ക് വന്നു. ഇത് ഇദ്ദേഹം അറിഞ്ഞില്ല. ഇന്നസെന്റ് പ്രസംഗിക്കുന്ന സമയത്ത് പ്രിൻസിപ്പൾ എഴുന്നേറ്റ് പോയി. കുട്ടികളുടെ ചിരിയും പഴയതുപോലെ തുടർന്നു. വേദാന്തം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ കർമ്മങ്ങൾ ഞങ്ങളെ പിന്തുടരും. അവിടെ ഞങ്ങളെ പിന്തുടർന്നുകൊണ്ട് ആ കർമ്മം ഞങ്ങളെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യും. കടലിൽ അജസ്രവമുള്ള തിരമാല, കടലിൽ അജസ്രമുള്ള കർമ്മം. കടലിൽ അജസ്രമുള്ള കർമ്മമെന്ന് ഗുരു ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരയും തിരമാലയും രണ്ടല്ല എന്നറിയുന്നിടത്ത് വെച്ചാണ് ഈ അനേകായിരം കർമ്മങ്ങളെക്കുറിച്ചുള്ള ബോധം നമുക്ക് ഉണ്ടാകുക. തിരയും തിരമാലയും രണ്ടല്ല, പക്ഷെ കാഴ്ചയിൽ എന്താ? രണ്ടാണ് അല്ലേ? വെള്ളം, കടലിലെ വെള്ളവും തിരമാലയും ഒന്നാണോ രണ്ടാണോ? ആര് പറഞ്ഞു? നോക്ക് അവിടെ ചെന്ന്. വെള്ളത്തിൽ നിന്ന് ഭിന്നമായിട്ട് വടിവാർന്നൊരാകൃതിയിലാണ് ആര് വരുന്നത്? പക്ഷെ വെള്ളം, തിരമാലയിലെ വെള്ളം കോരിയെടുത്താൽ അതെന്തായിരിക്കും? കടൽ ജലം തന്നെയാണ്. ഗുരുദേവൻ തന്നെ പറഞ്ഞു, കടലും വെള്ളവും തിരമാലയും രണ്ടല്ലെന്ന് മനസ്സിലാക്കുന്ന ആര് മനസ്സിലാക്കിയോ അവർക്ക് വേദാന്തവും മനസ്സിലായി. പക്ഷെ മനസ്സിലായി എന്നും വെച്ച് അവിടെ പോയി നിന്നാലും കാഴ്ചയിൽ എന്താ? രണ്ടു തന്നെയാണ് കാഴ്ചയിൽ, രണ്ടു തന്നെയാണ്. അത് തത്വം ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ആത്മോദേശ ശതകത്ത് ക്ലാസ് എടുത്താൽ ഉത്തമമായിരിക്കും. അപ്പൊ ഇനി ഞങ്ങൾ എല്ലാവരും സപ്താഹം കഴിഞ്ഞിട്ട് കടൽത്തീരത്ത് പോകണം. ഇത് രണ്ടും ഒന്നാണോ രണ്ടാണോ എന്ന് ചിന്തിച്ചു ഉറപ്പിച്ചതിന് ശേഷം ആത്മോപദേശതം കേൾക്കണം. അപ്പൊ എന്തായിരിക്കും? അതിനെന്ത് വേണം? പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തുകയാണ്. ആത്മസാക്ഷാത്കാരം നേടിയ ഗുരുക്കന്മാരുടെ പാദങ്ങളെ പൂജിച്ച് അവരെ ഭജിച്ചുകൊണ്ട് നിൽക്കണം. അങ്ങനെയാവുമ്പോഴാണ് ക്രമേണ ഈ ആത്മോപദേശതകം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുക. അപ്പൊ എന്തായാലും അത് ഉച്ചതിരിഞ്ഞ് നമുക്ക് വിശദമായിട്ട് അത് കേൾക്കാം. ആത്മോപദേശതത്തെക്കുറിച്ച് നമ്മുടെ ചടങ്ങുകൾ ഒരുപാട് ഇവിടെ ഉള്ളതുകൊണ്ട് ത്രയോദശ സർഗം ഇവിടെ വെച്ച് സമാപിക്കുകയാണ്. അടുത്തത് ചതുർദശ സർഗമാണ്. 21 സർഗങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ് ഇത്. അപ്പം നമുക്ക് ബാക്കി ഒരുപാടിനി വായിക്കാൻ കിടക്കുകയാണ്. വായിച്ച് വായിച്ചാലും തീരില്ല, കേട്ടാലും തീരില്ല. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ കൈകളിലൊക്കെ പുടവ പൂജയ്ക്കുള്ള റെസിപ്റ്റ് ഉണ്ടെങ്കിൽ അത് യജ്ഞവേദിയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കേണ്ടതാകുന്നു. പുടവയും ആരെ പുടവയോടൊപ്പം ആ റെസിപ്റ്റും കൂടെ വെച്ചേക്കണം. അപ്പൊ പുടവ മാറുകയില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് ഈ പുടവ പൂജയ്ക്ക് റെസിപ്റ്റ് തന്നിട്ടുള്ള ആളുകൾ പുടവയുടെ അകത്ത് വയ്ക്കണം, അല്ലെങ്കിൽ റെസിപ്റ്റ് പറന്നുപോകും. ഉള്ളിലായിട്ട് ഈ പുടവയോടൊപ്പം ഈ റെസിപ്റ്റ് വയ്ക്കുക. അപ്പം നിങ്ങൾക്ക് മാറാതെ തിരിച്ചു കിട്ടും. നിങ്ങൾ ആരൊക്കെയാ കൊടുത്തിരിക്കുന്നത്? ആ റെസിപ്റ്റ് ഇതേ കൊടുത്തയച്ചിട്ടുണ്ട്. കൊടുത്തിരിക്കുന്നവർ ആ പുടവ അതിന്റെ ഉള്ളിൽ രസീത് വെച്ചുകൊണ്ട് സമർപ്പിക്കുക. ഉണ്ണിയപ്പ നിവേദ്യത്തിന് റെസിപ്റ്റ് സമർപ്പിക്കേണ്ടവര് പോയി എടുത്തുകൊണ്ടുവന്ന് റെസിപ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കേണ്ടതാണ്. നിവേദിച്ച പ്രസാദം നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതാണ്. എളുപ്പം പോണ ഇവിടെ ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഉണ്ണിയപ്പ നിവേദ്യത്തിനുള്ള റെസിപ്റ്റ് എടുക്കേണ്ടവര് വഴിപാട് കൗണ്ടറിൽ നിന്ന് റെസിപ്റ്റ് എടുത്തുകൊണ്ടുവന്ന് സമർപ്പിച്ചാൽ ഉണ്ണിയപ്പ നിവേദിച്ച് നിങ്ങൾക്ക് കിട്ടും.
അവിടെ ഇല്ല, എന്നിട്ട് അങ്ങോട്ട് തിരിച്ചു.
ഒന്നാമത്തെ ചടങ്ങ് രുക്മിണി സ്വയംവരത്തിന്റെ മാല ചാർത്തൽ എന്നുള്ളതാണ്. രണ്ടാമത്തെ ചടങ്ങ് സാധാരണ യജ്ഞവേദിയിൽ ഞങ്ങൾ ചെയ്യുന്ന കർമ്മം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. കരിക്കഭിഷേകം നിങ്ങളായിട്ട് ഓരോരുത്തരായിട്ട് വന്ന് അഭിഷേകം ചെയ്യേണ്ടതാണ്. അതിനുള്ള ചീട്ട് നിങ്ങളെല്ലാം പോയി കൗണ്ടറിൽ പോയി എടുക്കേണ്ടതാണ്. അഭിഷേകം വിഗ്രഹം അവിടെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ അഭിഷേകം ചെയ്യേണ്ട സമയത്ത് എല്ലാവരും ഇടത് കൈ ഹൃദയഭാഗത്ത് വെച്ചുകൊണ്ട് ചൂണ്ടുവിരൽ ശംഖമെ തൊടാതെ വേണം വിഗ്രഹത്തിലേക്ക് അഭിഷേകം ചെയ്യുക. രണ്ടാമത്തത് ധാരയായിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് വെച്ച് നിന്ന് പോയാൽ അവിടെ വെച്ച് നിർത്തണം. പിന്നെ അഭിഷേകം ചെയ്യരുത്, മുറിഞ്ഞ് അഭിഷേകം പാടില്ല. ഇതെല്ലാം കരുതി വളരെ ഭവ്യതോടും ഭക്തിയോടും കൂടി വേണം ഭഗവാന് അഭിഷേകം ചെയ്യുവാനായിട്ട്. മനസ്സ് പോലുള്ള കൺട്രോളിംഗ് പവറിലായിരിക്കണം എന്ന് പറഞ്ഞാൽ ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് വേണം അഭിഷേകം ചെയ്യണം. Thank you. ചടങ്ങ് കല്യാണമാണ്. എല്ലാവരും നല്ല രീതിയിൽ തയ്യാറെടുത്ത് ഭഗവാനോട് നല്ലോണം പ്രാർത്ഥിക്കുക. ഭഗവാന്റെ വിവാഹം ലളിതമായിട്ടാണ് നമ്മൾ ചടത്ത് നടത്തുന്നത്. ഇനി നടത്തുമ്പോൾ വിപുലമായിട്ട് നമുക്ക് നടത്താം. അപ്പോൾ ആദ്യമായിട്ട് മാല ചാർത്തി കഴിഞ്ഞിട്ട് പിന്നെ പറന്നിറക്കൽ, അത് കഴിഞ്ഞിട്ടാണ് അവസാനം അഭിഷേകം വരിക. Thank you. എഴുന്നേറ്റിരുന്ന തുരവീട്.
മംഗളം മംഗളം ലോകനാഥേ, മംഗളം മംഗളം മാരുതീശ, മംഗളം നൽകട്ടെ രണ്ടു പേർക്കും, മംഗളമേവർക്കും നേർന്നിടട്ടെ. മംഗളം മംഗളം കൃഷ്ണ ഹരേ ജയ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. മംഗളം മംഗളം ലോകനാഥേ, മംഗളം മംഗളം മാരുതീശ, മംഗളം നൽകട്ടെ രണ്ടു പേർക്കും, മംഗളമേവർക്കും നേർന്നിടട്ടെ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. മന്മഥൻ മന്മഥൻ മാരുതേശൻ, കന്മണിയാകിയ രുക്മിണിയെ, സാമോദം വേളി കഴിച്ചുവാണു ചെന്നു ഞാൻ മംഗളം നേർന്നിടട്ടെ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. വൈദഗ്ധ്യ രുക്മിണി തമ്പുരാട്ടി, വൈദഗ്ധ്യം കാണിച്ചു വേണ്ട പോലെ, കൈവല്യദാതാവം നന്ദജനെ കൈവരിച്ചെന്നതു ഭാഗ്യമായേ. കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ. ർജിച്ചു നൂറു ജന്മം പുണ്യപുഞ്ചത്തിങ്ക മാല ചാർത്ത, പുണ്യവും പുണ്യവും സമ്മേളിച്ചു പുണ്യമുലകിലുയർന്നിടട്ടെ. കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ. പ്രേമത്തോടൊന്നോ വിളിച്ചെന്നാമി ആമയം തീർക്കുവാൻ കൃഷ്ണനെത്തും, പാദം പിടിച്ചു കരയുന്നോരേ പാണി പിടിച്ചവൻ പാലിച്ചിടും. കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ. ആരിന്റെ നന്മയെ പ്രാർത്ഥിക്കുന്ന ആരതൻ കൂട്ടിക്കൊളുത്തിവിട്ട ലോകവിമോഹനമായ വേളി ലോകത്തി മംഗളം നേർന്നിടട്ടെ. കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ ജയ കൃഷ്ണാകരേ. ഭക്തനായി തീർത്തൊരു ദാരകേ ആത്മബോധം നടുമുറ്റത്തായി ഉത്തമ സ്ത്രീകൾ വിരിച്ച പോലെ കുടി വെച്ചു ഭാഗ്യം. കൃഷ്ണാക ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ആനന്ദിക്കുന്ന മേളങ്ങളും ആനന്ദ നന്ദന കൊട്ടാരത്തിൽ ആഘോഷിക്കപ്പെട്ടു വേണ്ടതുപോലെ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പാവനമാം ദേവി പൂജകളും എന്നല്ല സത്യവും സമ്മാനവും ഒന്നും വിവേരിപ്പനൊത്തുമാക കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ അന്യോന്യമത്യന്ത പ്രേമത്തോടും അന്യോന്യ സല്ലാപലീലയോടും സന്യസ്തുദുർലഭ ദാമ്പത്യത്തെ മണ്ണീല വരനിർത്തിച്ചു നീണ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ
പൂപ്പറ നിറയ്ക്കാനുള്ള റെസിപ്റ്റ് എടുത്തിട്ടുള്ള ആളുകൾക്ക് ആദ്യം പൂപ്പറ നിറയ്ക്കലാണ്. ഗോമതിയമ്മ പൂരം യജ്ഞവേദിയിലേക്ക് വരാവുന്നതാണ്. ഗോമതിയമ്മ പൂരം